ഒരു മടുപ്പിക്കുന്ന തരത്തിലെ നീളമേറിയ പ്രസംഗം നടത്തുന്ന ഒരാളെ പോലെയാണ് ഞാൻ എന്ന് വിളിക്കുന്നു. വിദ്യാഭ്യാസമില്ലാതെ ചിലർക്ക് ഞാനൊരു പ്രാസംഗികനെ പോലെ സംസാരിക്കുന്നത് പോലുമില്ലായിരിക്കാം എന്ന് ഞാൻ നിരൂപിക്കുന്നു. ഞാൻ ഒരു പ്രാസംഗികനാണെന്ന് ഒരിക്കലും അവകാശപ്പെട്ടിട്ടില്ല. ഞാനൊരു സ്പെയർ ടയറിനെ പോലെയാണ്. എന്നാൽ എനിക്ക് ദൈവത്തിന് ഒരു സന്ദേശമുള്ളത് പോലെ അനുഭവപ്പെടുന്നു. അതിനെന്റേതായ രീതിയിൽ അത് അവതരിപ്പിക്കാന് എന്റെ പക്കലുള്ള ഏക വഴി അതാണ്. ഞാൻ അതിനെ ലോകത്തിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഞാൻ ആ സന്ദേശവുമായി തന്നെ നിലകൊള്ളാതിരുന്നാൽ ഞാൻ ദൈവത്തോട് ഒരു വിശ്വാസഘാതകനും നിങ്ങളുടെ മുന്നിൽ ഒരു കപടവേഷധാരിയുമായിരിക്കും. ഒരു വ്യക്തി ഒന്നു പറയുകയും മറ്റൊന്ന് വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ അതൊരു കപടവേഷധാരിയാണ്. നാം തികച്ചും നമ്മുടെ ഹൃദയത്തു നിന്നും സത്യം സംസാരിച്ചിരിക്കണം. അങ്ങനെയായിട്ട് ജനങ്ങൾ നമ്മെ നോക്കുമ്പോൾ അവർ നമ്മോട് വിയോജിക്കുന്നു എന്ന് വരികിലും അത് നാം നമ്മുടെ ഹൃദയത്തു നിന്നും സംസാരിക്കുകയും അത് നമ്മുടെ ഹൃദയത്തിൽ സത്യവുമായിരുന്നിട്ട് നാം ബഹുമാനരായ പുരുഷന്മാർ സ്ത്രീകളുമായിരിക്കാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ വർഷമോ അതോ അതിന് മുമ്പലത്തെ വർഷമോ ഒരു ക്രിസ്ത്യൻ, അഥവാ ക്ഷമിക്കണം, അവിടെ രാമഡാനിൽ വെച്ച് ഒരു ക്രിസ്മസ് സന്ദേശം പറയുവാനുള്ള ഒരു അവസരം എനിക്ക് ലഭിച്ചു. അത് ഇവിടെയോ അതോ ഫിനിക്സിലോ വെച്ചായിരുന്നു തോന്നുന്നു. എന്തുകൊണ്ട് ചെറിയ ബദ്ലഹാം എന്ന വിഷയത്തിന്മേൽ ഞാൻ സംസാരിച്ചിരുന്നു. ഇവിടെ വെച്ചാണ് ഞാൻ കഴിഞ്ഞ വർഷം സംസാരിച്ചെന്ന് കരുതുന്നു. ഞങ്ങൾ അവന്റെ നക്ഷത്രം കിഴക്ക് കണ്ടു. ഞങ്ങൾ അവനെ ആരാധിക്കാൻ വന്നിരിക്കുന്നു. കൂടാതെ നിങ്ങൾക്കറിയാം, നാം ബൈബിൾ വായിക്കുമ്പോൾ ഈ അനേകം എന്തുകൊണ്ട് എന്തിനാണെന്ന് നാം അതിശയിക്കാറുണ്ട്. ഇന്ന് രാത്രിയിൽ ഞാൻ എന്റെ ക്രിസ്മസ് സന്ദേശം നിങ്ങൾക്ക് തരാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ എന്നോട് അല്പം സഹിക്കുകയും എന്നോടൊപ്പം പ്രാർത്ഥിക്കുകയും ചെയ്യുമെന്ന് ഞാൻ കരുതുന്നു. അടുത്ത ക്രിസ്മസിന് ഇത് കഴിഞ്ഞിട്ട് ഇനിയൊരു ക്രിസ്മസ് ഉണ്ട് എങ്കിൽ നാം എവിടെയായിരിക്കുമെന്ന് ദൈവത്തിന് മാത്രമേ
അറിയൂ.
അതുകൊണ്ട് നാം മറ്റൊരു മേശയ്ക്ക് ചുറ്റും കൂടിയിരിക്കുവോളം ഒരുപക്ഷെ ഇതായിരിക്കാം നാം തമ്മിൽ ചേർന്നിരിക്കുന്ന അവസാന ക്രിസ്മസ്. അത് ജീവിതത്തിലുള്ള ഒന്നായിരിക്കാതെ യാത്രയുടെ അവസാനത്തിങ്കൾ പിതാവ് രാജ്യത്തിൽ നാം അവനോടൊപ്പം പുതുതായി തിരുവാത്താഴം കഴിക്കുകയും കുടിക്കുകയും ചെയ്യുന്ന ഒന്നായിരിക്കും. ആയതിനാൽ ഇതായിരിക്കാം നാം കൂടി വന്നിരിക്കുന്ന അവസാന ക്രിസ്മസ് സന്ദേശമെന്ന് കരുതിക്കൊണ്ട് ആഴത്തിലും ആത്മാർത്ഥവുമായി നമുക്കിതിനെ സമീപിക്കാം. ഇന്നു രാത്രിയിൽ ഞാനൊരു അസാധാരണ വിഷയം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ചില നേരങ്ങളിൽ അസാധാരണമായ കാര്യങ്ങളിൽ ദൈവത്തെ കണ്ടെത്തുന്നു. അവൻ അസാധാരണമായ വിധത്തിൽ കാര്യങ്ങളെ ചെയ്യുന്നു. സാധാരണമായ വിധത്തിലല്ല, അസാധാരണമായ ദൃശ്യങ്ങളിൽ, അസാധാരണ സമയങ്ങളിൽ, അസാധാരണമായ രീതികളിൽ അവൻ അസാധാരണനാകുന്നു. ഞാൻ ഇതും കൂടി ആഗ്രഹിക്കുന്നു. കർത്താവിന് ഇഷ്ടമെങ്കിൽ ഇടയന്മാരായിരിക്കേണ്ടത് എന്തുകൊണ്ട് എന്ന വിഷയത്തിന്മേൽ സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ വചനത്തിലേക്ക് കടക്കും മുമ്പ് അത് ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ജഡമായി തീർന്ന് നമ്മുടെ ഇടയിൽ പാർത്തു. കഴിഞ്ഞയാഴ്ചയിലോ അതിന് മുമ്പത്തെ ആഴ്ചയിലോ ഞാൻ ഫിനിക്സിലായിരുന്നപ്പോൾ പറഞ്ഞതുപോലെ ഈ ഭൂമിയിലുള്ള വിഷയങ്ങളും ജനങ്ങളും ഇപ്പോൾ ഈ കെട്ടിടത്തിലൂടെ പൊത്തുകൊണ്ടിരിക്കുന്നു. ടെലിവിഷൻ അത് തെളിയിക്കുന്നു. അതൊരു മറ്റൊരു ദൈവികാവസ്ഥയിലാണ്. അതിനെ നമ്മുടെ പ്രാകൃത കണ്ണുകൾക്കോ അഞ്ച് ഇന്ദ്രിയങ്ങൾക്കോ പിടിച്ചെടുക്കാനാകില്ല. ടെലിവിഷനിൽ ഒന്നും തന്നെ ഉൽപ്പാദിപ്പിക്കുന്നില്ല. അത് കടത്തിവിടുക മാത്രം ചെയ്യുന്നു. അതെന്നേക്കുമായി ആലേഖനം ചെയ്തിരിക്കുന്നു എന്ന് തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നതിനാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വിരലുകളെ കൊണ്ട് ഒരു ചലനമുണ്ടാക്കാനോ നിങ്ങളുടെ കണ്ണുകളെ നിങ്ങൾക്ക് ചിമ്മാനോ കഴിയുന്നതല്ല. ഒരുപക്ഷെ ഞാൻ നിന്നുകൊണ്ടോ അതല്ല, ഒരു മനുഷ്യൻ ആസ്ട്രിയയിൽ നിന്നിട്ട് ഇവിടെ ഒരു ടെലിവിഷൻ സ്ക്രീൻ ഉണ്ടായിരുന്നാൽ ആ മനുഷ്യൻ സംസാരിക്കുന്നത് മാത്രമല്ല അവന്റെ വിരൽ ചലിപ്പിക്കുന്നതും അവന്റെ കണ്ണടയ്ക്കുന്നതും അവൻ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിന്റെ നിറം പോലും ഇവിടെ ചുവരിൽ പ്രദർശിപ്പിക്കാൻ കഴിയും. അവൻ ആഫ്രിക്കയിലോ ആസ്ട്രേലിയയിലോ ലോകത്തെവിടെയായിരുന്നാലും കാണിക്കാനാകും. നോക്കൂ, മേഘങ്ങൾക്ക് മുകളിലൂടെ വായുമണ്ഡലത്തിലെ ഒരു തരംഗത്താലുള്ള ചക്രഗതിയിലാകുന്നു. എനിക്കത് വിവരിക്കാനാകില്ല, എന്നാൽ അത് അവിടെയുണ്ടെന്ന് എനിക്കറിയാം. അത് വാസ്തവമായി ആർക്കെങ്കിലും വിവരിക്കാനാകുമോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ടെലിവിഷൻ അത് വലിക്കാൻ സാധിച്ചിട്ട് അതിനെ ഒരു ഉപകരണത്തിലൂടെ വാസ്തവമാക്കി അവർക്കത് ചുമരിൽ പ്രതിഫലിപ്പിക്കാൻ കഴിയുന്നു. ഇപ്പോൾ ആദാം ഇവിടെ ആയിരുന്നപ്പോൾ അതിവിടെ ഉണ്ടായിരുന്നു. ഏലിയാവ് കർമ്മൽ പർവ്വത്തിലിരിക്കുമ്പോൾ ടെലിവിഷൻ ഇവിടെ ഉണ്ടായിരുന്നു. ഇത് കോശാറാണ് നീതിമാൻ വിശ്വാസത ജീവിക്കും എന്ന് പറഞ്ഞുകൊണ്ട് പുരോഹിതനായിരുന്ന ചെറുപ്പക്കാരൻ മാർട്ടിൻ ലൂതർ തിരുവത്താഴപ്പത്തെ നിലത്ത് വലിച്ചെറിഞ്ഞപ്പോൾ അതിവിടെ ഉണ്ടായിരുന്നു. അത് അന്ന് ഇവിടെ ഉണ്ടായിരുന്നു. എന്നാൽ നാം അത് കണ്ടുപിടിച്ചത് ഇപ്പോഴാണ്. അതങ്ങനെയായിട്ട് ഇന്ന് നമ്മുടെ സന്നിധിയിൽ ദൈവവും ദൂതന്മാരും അലൗകികമായ വസ്തുക്കളുമുള്ളപ്പോൾ നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാനോ നമ്മുടെ പ്രാകൃത കണ്ണുകളാൽ തിരിച്ചറിയാനോ സാധിക്കുന്നില്ല. എന്നാൽ ഒരു നാൾ ഇപ്പോൾ അത് ടെലിവിഷനിൽ കാണുന്നത് പോലെ അതൊരു സാധാരണ കാര്യമായി തീരും. അതുകൊണ്ടാണ് ഞാൻ വചനത്തിൽ വിശ്വസിക്കുന്നത്. യേശു പറഞ്ഞു, ആരെങ്കിലും ഈ ബൈബിളിനോടൊരു വാക്ക് കൂട്ടിയാലോ അതല്ല അതിൽ നിന്നൊരു വാക്ക് നീക്കിക്കളഞ്ഞാലോ ജീവന്റെ പുസ്തകത്തു നിന്നും അവന്റെ അംശത്തെ നീക്കിക്കളയുന്നതാണ്. അതുകൊണ്ട് നാം വായിക്കാൻ തുടങ്ങും മുമ്പ് നമുക്ക് നമ്മുടെ തലകളെ വണക്കാം, അത്രയും ഭയഭക്തിയോടെ. ശാരീരികമായി ബലമുള്ള ആർക്കും ഇതിന്റെ പേജുകളെ പിന്നിലേക്ക് തിരിക്കാൻ കഴിയും. എന്നാൽ ദൈവത്തിന് മാത്രമേ അത് വെളിപ്പെടുത്താനാകൂ. നമ്മെ എടുത്തിരിക്കുന്ന മണ്ണിലേക്ക് നാം നമ്മുടെ തലകളെ കുമ്പിട്ട് നിൽക്കുമ്പോൾ ഒരു നാൾ നമുക്ക് തിരികെ പോകേണ്ടി വന്നേക്കാം. ഞാൻ ആശ്ചര്യപ്പെടുന്നു, ഈ ഭക്തി നിർഭരമായ സമയത്ത് നാം ക്രിസ്തുമസിനെ സമീപിക്കുമ്പോൾ ഇവിടെ ആരെങ്കിലും ഒരാൾ വാസ്തവമായും അയോഗ്യരാണെന്ന് തോന്നിയിട്ട് ഈ പ്രാർത്ഥനയിൽ ഓർക്കപ്പെടാനായി ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ തലകളെ ഉയർത്താതെ തന്നെ നിങ്ങളുടെ കൈകളെ ദൈവത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് പറയുമോ, ഈ ക്രിസ്തുമസിൽ കർത്താവേ എന്നെയും ഓർക്കില്ലേ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അതിപവിത്രനും കൃപാലുവുമായ സ്വർഗീയ പിതാവേ, സർവശക്തനായ ദൈവമേ, ആരംഭം മുതൽക്കുണ്ടായിരുന്നവനെ, ഒരു തന്മാത്രയോ ഒരു അണുവോ അതല്ല ഒരു നക്ഷത്രമോ ഒരു വാഗമോ ഉണ്ടായിരുന്നവനെ, നീ സകലതും നിന്റെ പുത്രനായ യേശുക്രിസ്തു മുഖാന്തരം ഉളവാക്കി അവനിൽ ഞങ്ങൾക്ക് സകലതും സൗജന്യമായി നൽകി. പരിശുദ്ധാത്മാവിനാൽ മുന്നറിയിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിട്ട് ഞങ്ങൾക്ക് തന്നെത്താൻ ഒരുമിച്ച് കൂടി വരാനുള്ള ഒരു അവസരം ഇന്ന് രാത്രി ഒരുക്കി തന്ന കർത്താവേ, ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. നിന്റെ വാക്കുകളെ പരിശുദ്ധാത്മാവെടുത്ത് അവയെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ യേശു പറഞ്ഞു, സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ ഞാൻ നിങ്ങളോട് പറഞ്ഞതിനെ അവൻ നിങ്ങളുടെ ഓർമ്മയിൽ കൊണ്ടുവരികയും വരുവാനുള്ള കാര്യങ്ങളെ അവൻ നിങ്ങൾക്ക് കാണിച്ചു തരികയും ചെയ്യും. ദൈവമേ, ഞങ്ങളുടെ ഇടയിൽ ഒരുവൻ പോലുമില്ല, മാത്രമല്ല ഭൂമിയിലും ആരുമില്ല. നിന്റെ വചനത്തെ ആർക്ക് വ്യാഖ്യാനിക്കാൻ കഴിയും? കാരണം അത് എഴുതിയിരിക്കുന്നാൽ ദൈവത്തിന്റെ വചനം സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവാകുന്നതല്ല. ആയതിനാൽ കർത്താവെ, ഞങ്ങൾ ഓരോരുത്തരും അങ്ങയോട് ചേർന്ന് നടക്കേണ്ടതിന് ഞങ്ങളുടെ ഹൃദയത്തിലുള്ള ദാഹത്തെ തൃപ്തിപ്പെടുത്താനുള്ള അംശത്തെ ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് നൽകാനിടയാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കൊള്ളരുതാത്തവരും അശുദ്ധരും അയോഗ്യരുമാകുന്നു. ബെത്ലഹേമിൽ ജനിച്ച ആ കുഞ്ഞ് ഏറ്റവും സമ്പൂർണമായ ജീവിതം നയിച്ചിരുന്നവൻ, ഭൂമിയിൽ അവൻ മാത്രമായിരുന്നു ഏക സമ്പൂർണ മനുഷ്യൻ. അശുദ്ധരും പാപികളുമായി ഞങ്ങളെ ശുദ്ധീകരിച്ച് പിതാവുമായി സംസർഗം ചെയ്യേണ്ടതിന് അവൻ അവനെ സ്വയം മറുവിലയായി കൊടുത്തു. വചനം പ്രസംഗിക്കുന്നതിലൂടെ അവന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ അത് ഞങ്ങൾക്കായി ചെയ്യാനിടയാകട്ടെ. കർത്താവായ ദൈവമേ, ഏറ്റവും നല്ല ഔഷധങ്ങളുള്ള ഈ സമയത്തും ഏറ്റവും നല്ല മരുന്നുകളാൽ ഞങ്ങൾ ചികിത്സിച്ചിട്ടും ഏറ്റവും നല്ല മരുന്നുകളും ഏറ്റവും മുന്തിയ ആശുപത്രികളും പിന്നെയും ഞങ്ങൾക്ക് ഇന്ന് ദേശത്ത് അനേക രോഗികളുണ്ടായിരിക്കുന്നു. ലോകത്തിൽ ഞങ്ങൾക്കുണ്ടായിരുന്ന മഹത്തായ ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളാലും ലോകമെപ്പോഴെങ്കിലും അറിഞ്ഞിരുന്നതിലും കൂടുതൽ രോഗങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. കാരണം ലോകത്തിൽ വളരെയധികം അവിശ്വാസവും പാപവും ഉണ്ടായിരിക്കുന്നു. മഹാൻ വൈദ്യ, ഇന്ന് രാത്രിയിൽ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ഇടയിലുള്ള രോഗികളെ സൗഖ്യമാക്കണമേ. ഞങ്ങൾക്ക് ആത്മാവിനെ, ക്രിസ്തുമസിന്റെ വാസ്തവമായ ആത്മാവിനെ നൽകണമേ. ഇന്ന് വിഗ്രഹാരാധികളുടെ ആചാരങ്ങളും ക്രിസ്മസ് ട്രീ ആരാധിക്കുകയും മനുഷ്യനിർമ്മിത സാന്താ ക്ലൌസിന്റെ കെട്ടുകഥയും പിന്നെ ഞങ്ങളുടെ ഈസ്റ്റർ മുയലുകളും വാണിജ്യ ലോകം മുതലെടുത്തിരിക്കുന്ന വ്യത്യസ്തമായ ഫാഷനുകളും ദൈവമേ അതെല്ലാം വശത്തേക്കിടട്ടെ. ഞങ്ങൾ വചനമായ ക്രിസ്തുവിലേക്ക് കടക്കാനിടയാകട്ടെ. എന്തെന്നാൽ ഞങ്ങൾ അവന്റെ മഹത്വത്തിനായി അവന്റെ നാമത്തിൽ ചോദിക്കുന്നു. ആമേൻ. വിശുദ്ധ തിരുവചനത്തെ നിങ്ങൾ എന്നോടൊപ്പം തിരിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ വിശുദ്ധ ലൂക്കോസ് രണ്ടാം അധ്യായം നിങ്ങൾക്കെന്നെ ശരിയായി കേൾക്കാമോ? മൈക്രോഫോണിനെ ഏതെങ്കിലും വെച്ച് തിരിച്ചു വെക്കേണ്ടതുണ്ടോ? ഏറ്റവും പുറകിൽ നിങ്ങൾക്കെന്നെ വളരെ നന്നായി കേൾക്കാനാകുന്നോ? നിങ്ങൾ കഴിയുന്നെങ്കിൽ കൈയുയർത്തിയാലും നന്ദി. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം രണ്ടാം അധ്യായം.
And it came to pass in those days that there went out a decree from Caesar Augusta that all the world should be taxed.
ആ കാലത്ത് ലോകമൊക്കെയും പേർ വഴി ചാർത്തേണമെന്ന് അഗസ്തോസ് കൈസരുടെ ഒരു ആജ്ഞ പുറപ്പെട്ടു. പുറേന്യാസുറിയ നാട് വാഴുമ്പോൾ ഈ ഒന്നാമത്തെ ചാർത്തലുണ്ടായി. എല്ലാവരും ചാർത്തപ്പെടേണ്ടതിന് താന്താന്റെ പട്ടണത്തിലേക്ക് യാത്രയായി.
And Joseph also went up from Galilee into the city of Nazareth into
അങ്ങനെ യോസഫും ദാവീദിന്റെ ഗൃഹത്തിലും കുലത്തിലുമുള്ളവനാകൊണ്ട് തനിക്ക് വിവാഹം നിശ്ചയിച്ചിരുന്ന മറിയ എന്ന ഗർഭിണിയായ ഭാര്യയോടും കൂടെ ചാർത്തപ്പെടേണ്ടതിന് ഗലീലയിലെ നസ്രേത്ത് പട്ടണം വിട്ട് യഹൂദിയിൽ ബത്ലഹേം എന്ന ദാവീദിന് പട്ടണത്തിലേക്ക് പോയി. അവർ അവിടെ ഇരിക്കുമ്പോൾ അവൾക്ക് പ്രസവത്തിനുള്ള കാലം തികഞ്ഞു. അവൾ ആദ്യജാതനായ മകനെ പ്രസവിച്ചു. ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ലായകയാൽ പശുത്തൊട്ടിയിൽ കിടത്തി. അന്ന് ആ പ്രദേശത്ത് ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽക്കാത്ത് വെളിയിൽ പാർത്തിരുന്നു. അപ്പോൾ കർത്താവിന്റെ ഒരു ദൂതൻ അവരുടെ അരികെ നിന്നു. കർത്താവിന്റെ തേജസ് അവരെ ചുറ്റിമിന്നി. അവർ ഭയപരവശരായി തീർന്നു. ദൂതനവരോട്, ഭയപ്പെടേണ്ട, സർവജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് അടയാളമോ, ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും എന്ന് പറഞ്ഞു. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് പറഞ്ഞു.
As the angels were gone away from them into heaven, the shepherds said one to another,
ദൂതന്മാർ അവരെ വിട്ട് സ്വർഗത്തിൽ പോയ ശേഷം ഇടയന്മാർ, നാം ബേത്ത്ലഹേമോളം ചെന്ന് കർത്താവ് നമ്മോട് അറിയിച്ച ഈ സംഭവം കാണണം എന്ന് തമ്മിൽ പറഞ്ഞു. അവർ ബദ്ധപ്പെട്ട് ചെന്ന് മറിയയെയും യോസഫിനെയും പശുത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു. കണ്ട ശേഷം ഈ പൈതലിനെ കുറിച്ച് തങ്ങളോട് പറഞ്ഞ വാക്കറിയിച്ചു. കേട്ടവരെല്ലാവരും ഇടയന്മാർ പറഞ്ഞതിനെ കുറിച്ച് ആശ്ചര്യപ്പെട്ടു. മറിയ ഈ വാർത്ത ഒക്കെയും ഹൃദയത്തിൽ സംഗ്രഹിച്ചു ധ്യാനിച്ചുകൊണ്ടിരുന്നു.
And the shepherds returned glorifying and praising God for all the things which
തങ്ങളോട് അറിയിച്ചതുപോലെ ഇടയന്മാർ കേട്ടതും കണ്ടതുമായ എല്ലാത്തിനെയും കുറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയും പുകഴ്ത്തിയും കൊണ്ട് മടങ്ങിപ്പോയി. അവന്റെ വായിക്കപ്പെട്ട വചനത്തോട് കർത്താവ് തന്റെ അനുഗ്രഹങ്ങളെ കൂട്ടിച്ചേർക്കാനിടയാകട്ടെ. ഇപ്പോൾ ഇതൊരു ഈ മഹത്തായ സംഭവം ഇടയന്മാർക്ക് വെളിപ്പെടുത്തി എന്താണ്? അത് നമുക്കൊരു വിസ്മയകരമായ കാര്യം പോലെയായിരിക്കുന്നു. എന്റെ പക്കൽ ഇവിടെ ചില തിരുവെഴുത്തുകൾ കുറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. പിന്നെ ചില കുറിപ്പുകളും കൂടെ ഉണ്ടായിരുന്നിട്ട് അത് എന്തുകൊണ്ടാണ് എന്നുള്ള എന്റെ ഏറ്റവും നല്ല അറിവിനാൽ ഞാൻ പറയാൻ ശ്രമിക്കുന്നതാണ്. പിന്നെ ഒരു പക്ഷേ ഇത് കഴിയുമ്പോൾ അത് കർത്താവ് അവന്റെ കൃപയാണ് ഇന്ന് രാത്രിയിൽ എന്തുകൊണ്ട് എന്നത് നമ്മിൽ നിന്നും എടുത്തു മാറ്റിയേക്കാം. എന്നാൽ ചെയ്തിട്ട് ഞാൻ നിരൂപിക്കുന്നത് ഏകദേശം നമുക്ക് എല്ലാവർക്കും എക്കാലത്തും വച്ചേറ്റവും മഹത്തായ ഈ സംഭവം ഇടയന്മാർക്ക് വെളിപ്പെട്ടത് എന്തുകൊണ്ടാണെന്ന് ഒരു പ്രാവശ്യമോ മറ്റൊരു പ്രാവശ്യമോ അതിശയിച്ചിരിക്കാനിടയുണ്ട്. ആ ദിവസത്തിലെ മതത്വ വേദശാസ്ത്രികൾക്കല്ലാതെ ഇടയന്മാർക്ക് വെളിപ്പെട്ടത് എന്തുകൊണ്ടാണ്? അത് കേൾക്കാനായി പരിശീലിക്കപ്പെട്ടവർ അവരായിരുന്നു. അത് ധനികരെ ഒഴിഞ്ഞുമാറി ദരിദ്ര അടുക്കൽ പോയത് എന്തുകൊണ്ടാണ്? മാത്രമല്ല അത് ജ്ഞാനികളിൽ നിന്നും വിവേകികളിൽ നിന്നും ഒഴിഞ്ഞുമാറി എളിയവരുടെയും പഠിപ്പില്ലാത്തവരുടെ അടുക്കൽ പോയതെന്തുകൊണ്ടാണ്? ഈ എന്തുകൊണ്ട് എന്നതിൽ ചില ചോദ്യങ്ങളുണ്ട്. മറ്റൊരു കാരണം കൂടെ ഞാൻ പറയാനിടയുണ്ട്. ശ്രദ്ധിക്കൂ, പൈതൽ ജനിച്ചത് ബേത്ലഹേമിലായിരുന്നു. ബേത്ലഹേമിനെ എബ്രായ ഭാഷാ വ്യാഖ്യാനത്തിൽ അത് നമുക്കിവിടെ കുറച്ച് വർഷങ്ങൾക്ക് കിട്ടിയിരുന്നു. ബേത്ലഹേം എന്നാൽ ദൈവത്തിന്റെ അപ്പത്തിന്റെ വീട് എന്നർത്ഥമാകുന്നു. കൂടാതെ നാം തിരുവഴുത്തുകളിൽ നിന്നും തെളിയിച്ചത് അവന് മറ്റൊരിടത്തും വരാൻ കഴിയില്ല എന്നായിരുന്നു. ബേത്ലഹേം സ്ഥാപിച്ചത് രാഹാബും അവൾ അവളുടെ ഭർത്താവും കൂടെയാണ്. ഇസ്രായേൽ യെരിഹോ കീഴടക്കിയപ്പോൾ അവരുടെ പട്ടണത്തിലെ ഒരു ജനറൽ വേശ്യയായിരുന്ന രാഹാബിനെ കൂട്ടിക്കൊണ്ടെന്ന് വിവാഹം കഴിച്ചു. വിശ്വാസത്താൽ അവൾ ദൈവത്തിന്റെ സന്ദേശം വിശ്വസിക്കുകയും അവളുടെ ആ അവസ്ഥയിലും അവൾ രക്ഷിക്കപ്പെടുകയും ചെയ്തു. അവിടെ തുടങ്ങി യോശുവ ദേശത്തെ വിഭാഗിച്ച് അവിടെ ഓരോരുത്തർക്കും ആ അമ്മമാർ എബ്രായ കുഞ്ഞുങ്ങളെ പ്രസവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മഹത്തായ പാഠത്തെ ഒരുപക്ഷെ എനിക്കിവിടെ ട്യൂസറിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പ്രസവ നേരത്തുള്ള അവളുടെ പ്രസവ വേദനയിൽ വാഗ്ദത്ത ദേശത്തിലെ ഏത് പ്രദേശത്താണ് ആ പൈതലായിരിക്കാൻ പോകുന്നത് എന്നതിന്റെ പേര് അവൾ വിളിച്ചു പറയുകയും അത് കുലമായി തീരുകയും ചെയ്തിരുന്നു. ദൈവത്തിന്റെ സകല വചനവും കൃത്യമായി ഒരുമിച്ച് വരുന്നത് മഹത്തായ കാര്യമാകുന്നു. അതൊരുമിച്ച് വരുന്നില്ലെങ്കിൽ ഒരുമിച്ച് വരാത്തത് ദൈവത്തിന്റെ വചനമല്ല, അത് നിങ്ങളുടെ ചിന്തയാണ്. വചനത്തെ ഒത്തുചേർക്കാതിരിക്കുന്നത് അത് സകലതും ഒരുമിച്ചു വരുന്നു. അങ്ങനെ പിന്നെ കഴിഞ്ഞ ആഴ്ചയിലോ അതിന് മുന്നത്തെ ആഴ്ചയിലോ ആ ഫിനിക്സിൽ വെച്ച് പഠിച്ചതുപോലെ അവൻ ജീവന്റെ അപ്പമായിരുന്നു. ജീവന്റെ അപ്പമായിരുന്നതിനാൽ അവന് ദൈവത്തിന്റെ അപ്പത്തിന്റെ വീട്ടിലേക്കല്ലാതെ മറ്റൊരിടത്തേക്കും വരാനാകില്ല. എന്തുകൊണ്ട് എന്നത് അതായിരുന്നു. ഇപ്പോൾ ഇവിടെ ബേത്ലഹേമിൽ യേശു ജനിച്ചു. ബേത്ലഹേമിൽ സിനഗോഗ് ഉണ്ടായിരുന്നു. മഹാന്മാരായ നായകന്മാർ ബേത്ലഹേമിൽ ജീവിച്ചിരുന്നു. മഹാനായിരുന്ന ഇടയ രാജാവ് ദാവീദ് ജനിച്ചത് ബേത്ലഹേമിലാണ്. അവന്റെ പിതാവ് ജെസ്സി ജനിച്ചത് ബേത്ലഹേമിലായിരുന്നു. അവന്റെ അപ്പൂപ്പൻ ഓബേദ് ജനിച്ചത് ബേത്ലഹേമിലായിരുന്നു. മാത്രമല്ല വളരെ പിന്നിൽ നിന്നും അവൻ ബേത്ലഹേമിൽ നിന്നും കടന്നു വരുന്നു. ഇവിടെ ദാവീദ് പുത്രനായ യേശു ബേത്ലഹേമിൽ മഹത്തായ ഭദ്രാസന പള്ളിയുടെ നിഴലിനടിയിൽ ജനിച്ചു. അന്ന് ആ ജനങ്ങൾ പരിശീലനം ലഭിച്ചവരായി ഈ കാലമെല്ലാം ഒരു മശിഹായ്ക്കായി നോക്കിക്കൊണ്ടിരുന്നു എങ്കിൽ മശിഹ വരുമെന്ന് 4000 കൊല്ലം കൊണ്ട് പ്രവചിച്ചിരുന്നു. അതിനുശേഷം മശിഹ ഭദ്രാസന പള്ളിയുടെ നിഴലെങ്കിൽ ജനിച്ചപ്പോൾ ആ ആദ്യത്തെ മഹത്തായ സന്ദേശം നൽകാനായി ഒരു മലയിലേക്ക് പഠിപ്പില്ലാത്തതും പരിശീലിക്കപ്പെടാത്തതുമായ ആട്ടിടയന്മാർ അടുക്കലേക്ക് കൊണ്ടുപോയതെന്താണ്? ഇടയന്മാരെ നിയോഗിച്ചു. ജ്ഞാനികളോടും പരിശീലിക്കപ്പെട്ടവരോടുമല്ല, ഇടയന്മാരോട്. അതൊരു വിചിത്ര കാര്യമായിരിക്കുന്നു. അതങ്ങനെയല്ലേ? എന്നാൽ ഒരു എന്തുകൊണ്ട് എന്നത് എവിടെയെങ്കിലും ഉണ്ടായിരിക്കണം. അവിടെ ഒരു എന്തുകൊണ്ട് ഉണ്ട്. ഇപ്പോൾ എന്തുകൊണ്ട് എന്നതിന് ഒരു ഉത്തരവും ഉണ്ടായിരിക്കണം. ദൈവത്തിനല്ലാതെ മറ്റാർക്കും അതിന്റെ ഉത്തരം അറിയില്ല. അതിന്റെ ഉത്തരം അറിയുന്നവൻ അവൻ മാത്രമാണ്. ഇപ്പോൾ ഓർക്കൂ, മശിഹ പട്ടണത്തിലെ ഒരു പശുത്തൊഴുത്തിൽ ജനിച്ച ആദ്യം തന്നെ പട്ടണത്തിലായിരുന്നു. നേരെ ഭദ്രാസന പള്ളിയുടെ കീഴിലായി. അവിടെ മഹാപുരോഹിതൻ, മഹാന്മാരായ പുരോഹിതന്മാരും മതതത്വ വേദശാസ്ത്രികളും ജ്ഞാനികളും പരിശീലിക്കപ്പെട്ടവരുമായിരുന്നു. എല്ലാവരും മശിഹായ്ക്കായി കാത്തുകൊണ്ടിരുന്നു. അവിടെ അവൻ നേരെ അവരുടെ ഇടയിൽ തന്നെയായിരുന്നു. എന്നാൽ അവർക്ക് എന്തുകൊണ്ട് പോകേണ്ടി വന്നു? യഹൂദയുടെ മലകളിൽ പഠിപ്പില്ലാത്തവരും പരിശീലിക്കപ്പെടാത്തവരും സംസ്കാരശൂന്യരും എല്ലാവരെക്കാളും പാവപ്പെട്ടവരും സന്ദേശം വെളിപ്പെടുത്തിയിട്ട് ആ സന്ദേശത്തെ കൊണ്ടുപോകാനായി അവരോട് ആവശ്യപ്പെട്ടപ്പോൾ അത്തരത്തിലെ ഒരു കർത്തവ്യത്തിന് ഏറ്റവും യോഗ്യതയില്ലാത്ത വ്യക്തിയെപ്പോലെ കാണപ്പെട്ടിരുന്നു. എന്റെ അഭിപ്രായം നിങ്ങൾക്കറിയാമോ? അതത്രയേറെ വിലപ്പെട്ടതായിരിക്കില്ല. എന്നാലും എന്റെ അഭിപ്രായം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് ദൈവത്തിന്റെ ജ്ഞാനമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ സന്ദേശം വന്ന വിധത്തിൽ അവരത് സ്വീകരിക്കില്ലെന്ന് അവൻ അറിഞ്ഞിരുന്നു. അതവർ പഠിച്ചിരുന്ന രുചിക്കൊത്തായിരുന്നില്ല. അത് വ്യത്യസ്തമായിരുന്നു.
To believe he would be like.
അവനപ്രകാരമായിരിക്കുമെന്ന് അവർ പരിശീലിക്കപ്പെട്ടിരുന്ന വിധത്തിലായിരുന്നില്ല. അതവരുടെ മതതത്വ വേദശാസ്ത്രത്തിന്റെ ഗ്രഹണശക്തിക്കെതിരായിരുന്നു. അവരുടെ സകല പരിശീലനവും അവരുടെ സകല പഠനത്തിന് ഒഴിഞ്ഞുമാറി പൂജ്യമായി തീർന്നിരുന്നു. അത്തരത്തിലെ ഒരു സന്ദേശം അവർ സ്വീകരിക്കില്ല എന്നുള്ള ദൈവത്തിന്റെ ജ്ഞാനമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ മശിഹ ഇവിടെ ആയിരുന്നപ്പോൾ അതാരെങ്കിലും തിരിച്ചറിയേണ്ടതുണ്ട്. അത്തരത്തിലുള്ള ചപ്പ് ചവറുമായി അവർ കൂട്ടിക്കുഴയ്ക്കപ്പെടുകയില്ലെന്ന് അവൻ അറിഞ്ഞിരുന്നു. അവരുടെ വഴിയിൽ ഉറച്ചു കടിഞ്ഞിരുന്ന അത്തരത്തിലെ ഒരു കൂട്ടിക്കുഴയ്ക്കപ്പെട്ട കൂട്ടരടുക്കലേക്ക് അവരെ ഒന്നിനും തിരിക്കാനാകില്ല, വചനത്തിന് പോലും കഴിയില്ല. അവന്റെ സന്ദേശത്തെ കൊണ്ടുപോകാൻ കഴിയുന്നതിനേക്കാൾ നന്നായി അവന് പഴുപ്പില്ലാത്തവരിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. ഇപ്പോൾ ക്രിസ്തീയ സ്നേഹിത, മുഴു സത്യസന്ധതയോടും സ്നേഹത്തോടും കൂടെ ഞാൻ ഈ ചോദ്യം ചോദിക്കട്ടെ. അവനതേ പ്രവൃത്തി തന്നെ ഇന്നു രാത്രിയിൽ ചെയ്തിട്ട് നമ്മുടെ ഈ തലമുറയ്ക്കായി വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ഈ തലമുറയിലേക്കുള്ള വാഗ്ദത്ത വചനത്തെ നമ്മുടെ അടുക്കലേക്ക് അയച്ചാൽ നമ്മുടെ മതതത്വ വേദശാസ്ത്രികളും വിദ്യാസമ്പന്നരും ജ്ഞാനികളും അവർ അന്ന് ചെയ്ത് അതുപോലെ തന്നെ സന്ദേശം നിരസിച്ചു കളയില്ലേ എന്നെനിക്ക് അതിശയിച്ചുകൂടെ? മനുഷ്യനൊരിക്കലും മാറുന്നില്ല, അതുപോലെ തന്നെ ദൈവത്തിന്റെ വചനവും മാറുന്നില്ല. അവൻ മാറ്റമില്ലാത്ത ദൈവമാകുന്നു, അവന് മാറ്റമില്ല. ശ്രദ്ധിക്കൂ, ദൂതന്മാർ വരികയും ഭൗതികമായി ചിന്തിക്കുമ്പോൾ ഈ പാവപ്പെട്ട വിദ്യാശൂന്യത ഇടയന്മാരെക്കാൾ വളരെ ഉയർന്ന വിദ്യാഭ്യാസമുള്ളവർ അവിടെ ഉണ്ടായിരുന്നിട്ടും ദൂതന്മാർ വന്ന് അത്തരം തരംതാണ തരത്തിലെ പൊതുജനങ്ങൾക്ക് അവരുടെ സന്ദേശം കൊടുക്കുന്നു. ഇടയന്മാർ മറ്റാരെക്കാളും വിദ്യാഭ്യാസം കുറഞ്ഞവരാണ്. അവന്റെ ആടുകളെക്കുറിച്ചല്ലാതെ അവൻ മറ്റൊന്നും അറിയേണ്ടതില്ല. അവന് ഗണിതശാസ്ത്രം അറിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല. ഒരു കണികയെ എങ്ങനെ മുറിക്കണമെന്ന് അവനെ അറിയേണ്ട ആവശ്യമില്ല. അവനൊരു സ്കോളർഷിപ്പിന്റെയും ആവശ്യമില്ല. അവന് തന്റെ ആടുകളെ കുറിച്ച് മാത്രം അറിയണം. അവൻ അറിയേണ്ടത് അത് മാത്രമാണ്. ഉന്നത ജ്ഞാനിയായ ദൈവം സകല ജ്ഞാനത്തിന്റെയും ഉറവിടമായവൻ അത്തരത്തിലുള്ള ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കാനും സ്പഷ്ടമാക്കിയാൽ അങ്ങനെയുള്ള വ്യക്തികളെ അതറിയാനായി പരിശീലനം ലഭിച്ചത് വിദ്വാൻമാരെ ഒഴിഞ്ഞു കടന്നു പോകാനും കഴിയും. അതൊരു കാര്യം പറയുന്നു, അവർ തെറ്റായ അരങ്ങളിൽ നിന്നും പരിശീലിക്കപ്പെട്ടിരിക്കുന്നു. ദേശത്തിന്റെ സകല പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൂടെയും കടന്നുപോയാൽ അവർ പ്രമുഖരായ ജനങ്ങളും മഹാന്മാരായ ഉപദേഷ്ടാക്കന്മാരും മഹാപുരോഹിതനായ കയ്യഫാവും മറ്റനേക മഹാന്മാരായ മനുഷ്യരുമായിരുന്നു. മുഴുവൻ ഇസ്രായേലിലും വളരെ നന്നായി പഠിച്ചവരായിരുന്നു. എല്ലാ വിഭാഗ്യസഭകളും സകല വീമ്പിളക്കുന്ന മതതത്വ വേദശാസ്ത്രികളും അവരെ ഓരോരുത്തരെയും ദൈവം ഒഴിഞ്ഞു മാറിപ്പോയി. ഇപ്പോൾ അത് ദൈവത്തിന്റെ ജ്ഞാനമാകുന്നു. ശ്രദ്ധിക്കൂ, പരമോന്നത സ്വർഗം ഭൂമിയിലെ ഏറ്റവും താഴ്മയേറിയ പഠിപ്പില്ലാത്തവനെ ബഹുമാനിക്കാനായി തിരക്ക് കൂട്ടി. ഭൂമിയിലെ ഏറ്റവും തരം താണവന് സ്വയം വെളിപ്പെടുത്താനായി പരമോന്നത സ്വർഗം അതിനിടയിലുള്ള സകലരെയും ഒഴിഞ്ഞുമാറി തന്നെ സ്വയം സാധാരണ ആട് മേയ്ക്കുന്നവർക്ക് വെളിപ്പെടുത്താനായി താഴേക്കിറങ്ങി വന്നു. എല്ലാ കാലത്തിലും വെച്ച് ഏറ്റവും മഹത്തായ സന്ദേശം ഈ സാധാരണ ആട്ടിടയന്മാർ കൊടുക്കാനായി ഇറങ്ങി വന്നു. അനേക മഹാന്മാരായ സന്ദേശവാഹകന്മാരുണ്ടായിരുന്നിട്ടുണ്ട്. നമുക്ക് നോഹയുടെ നാൾക്കളെപ്പറ്റി ചിന്തിക്കാം. പ്രവാചകന്മാരും മഹാന്മാരായ പുരോഹിതന്മാരും അങ്ങനെയുള്ളവരും കഴിഞ്ഞുപോയ കാലങ്ങളിൽ ഉണ്ടായിരുന്നിട്ടുണ്ട്. വളരെ നല്ല പഠിപ്പുള്ളവർ, രാജാക്കന്മാർ, പ്രഭുക്കന്മാർ, ചക്രവർത്തിമാർ. എന്നാൽ ഇവിടെ എല്ലാ കാലത്തും ഉണ്ടായിരുന്നതിലും വെച്ച് ഏറ്റവും മഹത്തായ സന്ദേശവുമായി അവൻ വരുന്നു. എന്തായിരുന്നു സന്ദേശം? മശിഹ ഇപ്പോൾ ഇവിടെയായിരിക്കുന്നു, കാണണോ? അതറിയിക്കാനായി താഴ്മയേറിയ ആട്ടിടയന്മാരെ, അതറിയിക്കാനായി അവൻ പരിശീലിക്കപ്പെട്ടിരുന്ന എല്ലാവരെയും ഒഴിഞ്ഞു മാറി. അതിനെപ്പറ്റി ചിന്തിച്ചു നോക്കൂ. സകല വൈദികരെയും സകല പുരോഹിതന്മാരെയും മതതത്വ വേദശാസ്ത്രത്തിന്റെ സകല പരിശീലനത്തെയും അവർ ചിലവഴിച്ച എല്ലാ പണത്തെയും എല്ലാ സഭകളെയും എല്ലാ ഉപദേശങ്ങളെയും വിഭാഗ സഭകളെയും സകലത്തെയും ഒഴിഞ്ഞു മാറിപ്പോയി. അവർ മിഷണറിമാർക്കായി ചെലവഴിച്ച സകല പഠനവും എല്ലാ മതപരിവർത്തനവും എല്ലാ അംഗത്വവും അവർ ചെയ്തു പോന്ന സകലതും ദൈവത്തിന് മഹത്വമുണ്ടാകുമെന്ന് അവർ കരുതിയിരുന്നു. എന്നിട്ടും അതിന്റെ എല്ലാത്തിന്റെയും സ്പഷ്ടീകരണത്തിന്റെ സന്ദേശം അവരിൽ നിന്ന് ഒഴിഞ്ഞു മാറിപ്പോയി. വിചിത്രം. എന്തുകൊണ്ടാണ്? കാണണോ? പിന്നെയും നോക്കൂ, അത് മാത്രമല്ല അത് സംഭവിക്കാനുള്ള ഏറ്റവും അസാധാരണമായ ഒരു സ്ഥലവും. ഇപ്പോൾ ഇടയന്മാർ അവരാണ് ആ സന്ദേശം സ്വീകരിച്ചത്. സന്ദേശം എവിടെയായിരുന്നു എന്ന് ചോദിക്കൂ. അത് വരുമെന്ന് ഏതൊരാളും പ്രതീക്ഷിക്കുന്ന ഏറ്റവും അപ്രതീക്ഷിതമായ സ്ഥലം. ഇന്നു രാത്രിയിൽ ഞാൻ ആശ്ചര്യപ്പെടുന്ന എന്താണെന്നാൽ, കർത്താവായ യേശുവിന്റെ വാസ്തവമായ സന്ദേശമാണെന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നു എങ്കിൽ അതിരപ്രതീക്ഷിത കൂട്ടിനടുക്കിലേക്ക് വന്നുകൂടെ എന്ന് ഞാൻ ആശ്ചര്യപ്പെടുന്നു. അതായിരുന്ന ഒരു സ്ഥലം, അത് ആ മഹത്തായ ഉന്നത സംസ്കാര ലോകവും ഇന്നത്തെ സഭയും ചിന്തിക്കുന്നത് അതൊരു കൂട്ടം ഓ ദൈവവിരോധികളെന്നല്ലേ. നമുക്ക് അവനെ അവിടെ കണ്ടുപിടിക്കാനാകില്ലേ എന്ന് എനിക്ക് ആശ്ചര്യപ്പെട്ടുകൂടെ. ഏറ്റവും അപ്രതീക്ഷിതമായ സ്ഥലം, ഏറ്റവും യോഗ്യതയില്ലാത്ത പ്രാസംഗികർ, ആട്ടിടയന്മാർ, സംസാരിക്കാൻ ഒന്നും അറിയാത്തവർ, ആടിനെ വിളിക്കാനേ അറിയൂ. അതെ, ഒരുപക്ഷേ അത് ആ വിധത്തിലാകാം വരുന്നത്. എന്നാലൊരു വാഗ്ദത്ത വചനമുണ്ടായിരുന്നു, ശ്രദ്ധിക്കൂ. അപ്രകാരം അത് വീണ്ടും ചെയ്യുന്നതാണ്. അത് ദേശത്തുണ്ടായിരുന്ന സകല ശ്രേഷ്ഠന്മാരെയും ഒഴിഞ്ഞുമാറി, അത് സകല ശ്രേഷ്ഠന്മാരെയും ഒഴിഞ്ഞുമാറി നിസാരന്മാർക്ക് വെളിപ്പെട്ടു. മഹത്തായ ഡോക്ടറേറ്റിന്റെ ദിവ്യത്വത്താൽ അലങ്കരിച്ചിരുന്നവരും പിന്നെ മനഃശാസ്ത്രവും കൂടാതെ അത് മാത്രമല്ല ഉന്നത വിദ്യാഭ്യാസവും മഹത്തായ ഭദ്രാസനങ്ങളും മറ്റുമുണ്ടായിരുന്നവർ, അത് സകലത്തെയും ഒഴിഞ്ഞുമാറിയിട്ട് ആരുമല്ലാതായിരുന്നവർക്ക് വെളിപ്പെട്ടു. ആ ജ്ഞാനം, സർവശക്തനായ ദൈവത്തിന്റെ അനന്തമായ ജ്ഞാനം അത് ചെയ്തു. മശിഹ ഭൂമിയിലായിരിക്കുന്നു എന്ന് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മഹത്തായ സന്ദേശം അറിയിക്കപ്പെട്ടു. എന്തൊരു ജ്ഞാനമാകുന്നു! ജ്ഞാനിയായ ദൈവത്തിൽ നിന്നും മാത്രമേ അത് വരികയുള്ളൂ. സകല ജ്ഞാനവും പാഠശാലയിൽ നിന്നും കിട്ടിയ വിദ്യാഭ്യാസവും മറ്റുള്ളവയും ഇപ്പോൾ ദൈവത്തിന്റെ ജ്ഞാനത്തിന് മുന്നിൽ അത് ഒഴിഞ്ഞുമാറി ഉപയോഗശൂന്യമായി കിടക്കുന്നു. ഞാനത് വീണ്ടും വീണ്ടും പറയുന്നത് എന്തെന്നാൽ, അത് വളരെ ആഴത്തിൽ ഇറങ്ങിച്ചെല്ലാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സകലതും ഉപയോഗശൂന്യമായി കിടക്കുന്നു. അത് ഒന്നിനും ഉപയോഗമില്ലാത്തതായിരുന്നു. ദൈവത്തിന്റെ ജ്ഞാനത്തിന് ശരിയായ വഴിയെടുക്കേണ്ടതിന് അത് അതിനെല്ലാം ഒഴിഞ്ഞു മാറിയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാനായി ദൈവം ഒന്നുമില്ലായ്മയിലൊന്നും എടുത്തു. നമുക്കിവിടെ നിർത്തിയിട്ട് യോഹന്നാനെ പറ്റി സംസാരിക്കാം. നമുക്കിവിടെ നിർത്തി ഏലിയാവിനെ കുറിച്ച് സംസാരിക്കാം. ഏലിയാവ് എവിടെ നിന്ന് വന്നു എന്ന് ആർക്കും അറിയില്ല. അവൻ കാഴ്ചയിൽ വന്നു എന്ന് മാത്രമേ അവർക്കറിയൂ. പിൻകാലങ്ങളിലൂടെ കടന്നു വന്ന പ്രവാചകന്മാർ അവർ നിസ്സാരന്മാരായിരുന്നു. എന്നാൽ ദൈവം അതെടുത്തിട്ട് സഭയുടെ സദാചാര സംഹിതയായി ഉപദേശങ്ങളെ ഒഴിഞ്ഞുമാറി ഉണ്ടാക്കിയവൻ ദൈവമാണെന്ന് കാണിച്ചു. അതുമായി എന്തെങ്കിലും ചെയ്യേണ്ടതിന് ഒന്നുമില്ലാത്തതിനെടുത്തിട്ട് അവൻ എന്തോ ചിലതാക്കി തീർക്കുന്നു. അത് ചെയ്യുന്നതിലൂടെ അവൻ തന്റെ ജ്ഞാനത്തെയും അവന്റെ ദിവ്യ പ്രകൃതത്തെയും എടുക്കുന്നു. അതിനാൽ അവൻ ശൂന്യതയെടുക്കുന്നു. അവൻ ആദ്യം ഒരു മനുഷ്യനെ നിർമ്മിച്ചപ്പോൾ അവൻ കളിമണ്ണിന്റെ ഒരു ഉരുള മാത്രം കയ്യിലെടുത്തു. അതിൽ നിന്നും ഒരു മനുഷ്യനെ നിർമ്മിച്ചു. അവിടെ ചേരല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. അതിനാൽ അവനൊരു മനുഷ്യനെ നിർമ്മിച്ചു. ദൈവം അതുമായി എന്തെങ്കിലും ചെയ്യേണ്ടതിന് ഇപ്പോൾ ഒന്നുമല്ലാത്തതിനെടുക്കുന്നു. നാമെന്തോ ചിലതാണെന്ന് ചിന്തിക്കുന്നിടത്തോളം ദൈവത്തിന്റെ കൈകളിൽ നമ്മെ ഉപയോഗിക്കാൻ കഴിയുന്നതല്ല. നാം എപ്പോഴെങ്കിലും പഠിച്ചിട്ടുള്ളതും അറിഞ്ഞിരിക്കുന്നതുമായ സകല കാര്യങ്ങളും ഉപേക്ഷിക്കേണ്ടതുണ്ട് എന്ന് ക്ഷമിക്കണം. മഹാനായ വിശുദ്ധ പൗലോസിനെ പോലെ അവൻ പറഞ്ഞു, ക്രിസ്തുവിനെ അറിയാനായി പഠിച്ചതെല്ലാം അവൻ ഉപേക്ഷിക്കേണ്ടി വന്നു. അവരുടെ സകല സ്കൂൾ വിദ്യാഭ്യാസവും അവരുടെ സകല ഉപദേശങ്ങളും മറ്റും അവർക്ക് വളരെ മോശമായ വിധത്തിൽ വന്നു ഭവിച്ചു. അതവസാനം അവനെ നിരസിച്ചു കളഞ്ഞു. അവനെ വിശ്വസിക്കുന്നതിന് അവന് വേണ്ടി അവർ പഠിച്ചിരുന്ന പഠനം തന്നെ നേരെ തിരികെ വന്ന് അവന്റെ ഏറ്റവും മാരക ശത്രുവായി തീർന്നിട്ട് അവനെ ക്രൂശിലേറ്റി. പലപ്പോഴും ചരിത്രം സ്വയം ആവർത്തിക്കുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? അതൊരു വിഖ്യാത സത്യമാകുന്നു. അത് നേരെ നമ്മുടെ സമീപത്ത് തന്നെ വീണ്ടും സംഭവിച്ചേക്കാം. ഓ, നിങ്ങൾ പറയും, ഞാനന്ന് ജീവിച്ചിരുന്നെങ്കിൽ. അതെ, ഇപ്പോൾ അന്ന് നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു എന്ന് നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇപ്പോഴത്തെ നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾ നോക്കൂ. അപ്പോൾ നിങ്ങൾ അന്ന് എന്തു ചെയ്യുമായിരുന്നു എന്ന് നിങ്ങൾ കാണാനാകും. എന്തുകൊണ്ടെന്നാൽ അത് തീർച്ചയായും വെളിപ്പെടുത്തുന്നു. അവന്റെ വചനത്തെ വിശ്വസിക്കാനായി പരിശീലിക്കപ്പെട്ടിരുന്നിട്ട് അത് നേരെ അവരുടെ കണ്ണിന് മുന്നിൽ സമർത്ഥനം ചെയ്തു വന്നപ്പോൾ സമർത്ഥിക്കപ്പെട്ട വചനത്തെ അവർ നിരസിച്ചു കളഞ്ഞു. ദൈവം ചെയ്യുമെന്ന് പറഞ്ഞിരുന്നതിനെ അവൻ തെളിയിച്ചപ്പോൾ, അവൻ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നതിനെ തെളിയിച്ചപ്പോൾ അവർ നേരെ തിരിഞ്ഞ് ഈ മനുഷ്യൻ ഒരു ദുരാത്മാവെന്ന് വിളിച്ചു. അതവരെല്ലാവരെയും ശാപഗ്രസ്തരാക്കി. സംഭവിച്ചത് എന്താണെന്ന് ചിന്തിച്ചു നോക്കൂ. അവരെ അതിന് കാരണമാക്കിയതെന്താണ് ചിന്തിക്കൂ. അവരുടെ ദിവസത്തിൽ വചനം ജഡമായി തീർന്നപ്പോൾ അവർക്ക് ലഭിച്ചിരുന്ന പരിശീലനം അവരെ അത് തിരിച്ചറിയാതിരിക്കാൻ കാരണമാക്കി. അവർക്ക് അവരുടെ പള്ളിക്കൂടങ്ങളിലെ ഏറ്റവും നല്ല അധ്യാപകരിൽ നിന്ന് പരിശീലനം ലഭിച്ചിരുന്നു. പിന്നെ നിങ്ങൾ പറയും, അതെ, ഇന്ന് ഞങ്ങൾ അത് ചെയ്യുകയില്ല. അവരുടെ ഉപദേഷ്ടാക്കന്മാർ ഇന്നുള്ള നമ്മുടേതിനേക്കാൾ വളരെ ശ്രേഷ്ഠന്മാരായിരുന്നു. സ്പഷ്ടമായി പറഞ്ഞാൽ ഇന്നുള്ള നമ്മുടെ ഉപദേഷ്ടാക്കന്മാരെക്കാൾ മേന്മേറിയവരായിരുന്നു. എന്നിട്ടും അവർ പരാജയമടഞ്ഞുപോയി. ഇന്ന് നമുക്കുള്ളതുപോലെ 996 വ്യത്യസ്ത സംഘടനകൾ അന്ന് അവർക്കുണ്ടായിരുന്നില്ല. അവർക്ക് 3 ഉണ്ടായിരുന്നുള്ളൂ. ആ 3 നിന്നും 3 പിൻപറ്റിക്കൊണ്ടിരുന്നിട്ടും അത് ഈ 3 കൂട്ടരും തിരിച്ചറിഞ്ഞില്ല. മനുഷ്യൻ ചെയ്യുന്നത് ദൈവത്തിനത്ര മൂഢത്തരമെന്നത് കാണിക്കുന്നു. കാണുന്നോ, ഇപ്പോൾ അവരത് തിരിച്ചറിയുന്നതിൽ പരാജയപ്പെട്ടുപോയി. ഇപ്പോൾ അവർ അതേ കാര്യം തന്നെ വീണ്ടും ചെയ്യുന്നു. മനുഷ്യൻ ഉദ്ദേശത്തിൽ ശരിയാണ്, അതെപ്പോഴും ശരിയായിരുന്നു. മനുഷ്യരൊരിക്കലും അവന്റെ ഭാവം മാറ്റുന്നില്ല. അവന്റെ വഴികളിൽ അവൻ വളരെയേറെ മാറ്റം വരുത്തുന്നില്ല. ഞാൻ സംസാരിക്കുന്നത് ലോകത്തിലെ മനുഷ്യരെ പറ്റിയാണ്. മതാധിഷ്ഠിതമായ മനുഷ്യൻ ദൈവം എന്തു ചെയ്തിരിക്കുന്നു എന്നതിനായി അവനെ എപ്പോഴും സ്തുതിക്കുകയും അവൻ എന്തു ചെയ്യാൻ പോകുന്നു എന്നെപ്പോഴും ജനങ്ങളെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. എന്നാൽ അവൻ എന്തു ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന കാര്യത്തെ മറന്നുകളയുന്നു. കാണുന്നു, അവൻ വെറും ഒരു മനുഷ്യനാണ്. അവനെ നിർമ്മിച്ചിരിക്കുന്നത് ആ വിധത്തിലാണ്. അവനെപ്പോഴും ആ വിധത്തിൽ തന്നെ ആയിരിക്കുകയും ചെയ്യും. അത് വചനപ്രകാരം ശരിയാണെന്ന് ഇന്ന് രാത്രിയിൽ ബൈബിൾ വായിക്കുന്ന നിങ്ങൾക്കറിയാൻ സാധിക്കും. ദൈവം ചെയ്തിരിക്കുന്നതിനായി അവർ അവനെപ്പോഴും പുകഴ്ത്തുന്നു. അവൻ ചെയ്യാൻ പോകുന്നതിനെ കുറിച്ചും പറയുന്നു. അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ മറന്നുകളയുന്നു. അത് വെറും ഒരു മനുഷ്യ സ്വഭാവം മാത്രമാകുന്നു. ഉപദേഷ്ടാക്കന്മാർ അവർ അത് ചെയ്തതിന്റെ കാരണം എന്താണെന്നാൽ, ഇത് എന്റെ അഭിപ്രായമാണ്, അവർ വചനത്തെ വ്യാഖ്യാനിച്ചിരുന്നു. കാരണം അവരെല്ലാവരും ഒരു മശിഹ വരുന്നതിൽ വിശ്വസിച്ചിരുന്നു. ഇസ്രായേൽ മുഴുവനായി അത് വിശ്വസിച്ചിരുന്നു. അവരതൊന്നും വിശ്വസിക്കുന്നു. അവർ അവനെ തിരിച്ചറിയാതിരുന്നതിന്റെ കാരണം എന്താണെന്നാൽ, അവന്റെ സന്ദേശം അവരുടെ പൌരോഹിത്യ സമ്പ്രദായത്തിന് യോജിച്ചതായിരുന്നില്ല എന്നതായിരുന്നു. അവർക്ക് വചനത്തെ കുറിച്ച് അവർക്കുണ്ടായിരുന്ന അവരുടെ വ്യാഖ്യാനം മശിഹ സ്വയം എപ്രകാരം പ്രത്യക്ഷമാകാൻ പോകുന്നു എന്നവർ വ്യാഖ്യാനിച്ചിരുന്ന പ്രകാരമല്ല അവനത് ചെയ്തത് എന്നതിനാലായിരുന്നു. അതിനാൽ ആ കാരണത്താൽ അവർക്ക് അവനെ തിരിച്ചറിയാനായില്ല. എന്തുകൊണ്ടെന്നാൽ അത് അവരുടെ വ്യാഖ്യാനത്തിന് യോജിച്ചിരുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വീണ്ടും പറയുന്നു, ദൈവത്തിന്റെ വചനത്തെ വ്യാഖ്യാനിക്കാൻ അവൻ ആരുടെയും ആവശ്യമില്ല. അവൻ തന്റെ സ്വന്തം വ്യാഖ്യാതാവാകുന്നു. ഇപ്പോൾ ബൈബിൾ പറയുന്നു ഇത് സത്യമാണെന്ന്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് തെളിയിച്ചരട്ടെ. യെശയ്യാ പ്രവാചകൻ ഇത് സംഭവിക്കുന്നതിന് 715 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ യെശയ്യാവ് പറഞ്ഞു, ഒരു കന്യ ഗർഭിണിയാകും, ഒരു കുഞ്ഞിനെ പ്രസവിക്കും. ആ കാലത്തിലുണ്ടായിരുന്നവർ അതവരുടെ മകളായ ആ സ്ത്രീയിലൂടെ ആകാമെന്ന് വിശ്വസിച്ചേക്കാം എന്നതിൽ ഒരു സംശയവുമില്ല. എന്തുകൊണ്ടെന്നാൽ യെശയ്യാവ് അത് പറഞ്ഞിരുന്നു. എന്നാൽ നിങ്ങൾ നോക്കൂ, അത് 700 വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരുന്നു. എന്നാൽ അവനെപ്പോൾ അത് ചെയ്യുമെന്നോ, അതല്ല അവനതെങ്ങനെ ചെയ്യുമെന്നോ, തന്റെ വചനത്തെ വ്യാഖ്യാനിക്കാനായി ദൈവത്തിന് ആരുടെയും ആവശ്യമില്ല. അവനത് ചെയ്യുമെന്ന് അവൻ പറഞ്ഞു, അവനത് ചെയ്തു. ദൈവം വാഗ്ദാനം ചെയ്തിരുന്നിട്ട് അവൻ യെശയ്യാവിന് 28:18 വാക്യത്തിനോടുത്ത് ഞാൻ കരുതുന്നു. അത് യോവേൽ 2:28 കൂടെ പറഞ്ഞിരിക്കുന്നു. അവസാന കാലത്തിൽ കഴിഞ്ഞ 2000 അവൻ തന്റെ ആത്മാവിനെ സകലജനത്തിന്മേലും പകർന്നുകൊണ്ടിരിക്കുന്നു. അവൻ പറഞ്ഞു, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. അവൻ ഈ വക കാര്യങ്ങളെയും ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നു. യെശയ്യാവ് പറയുന്നു, വിക്കി വിക്കി പറയുന്ന അധരങ്ങളാലും അന്യഭാഷയിലും ഞാൻ ഈ ജനത്തോട് സംസാരിക്കും, ഇതാകുന്നു വിശ്രാമം. എന്നാൽ അവർ അത് കേൾക്കുകയില്ല. അവർ അവരുടെ തലയാട്ടിക്കൊണ്ട് ദൂരത്തേക്ക് നടന്നു പോകും. അവൻ പറഞ്ഞു, മേശകളൊക്കെയും ഛർദിയും അഴുക്കം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, ഒരു സ്ഥലവും ശേഷിപ്പില്ല. മശിഹായുടെ വരവെങ്കിൽ ആ ദിവസത്തിലെ യെരൂശലേമിലെ സഭകളുടെ അവസ്ഥ അതായിരുന്നു എങ്കിൽ ഇന്നത്തെ സ്ഥിതിയും അപ്രകാരം തന്നെയാകുന്നു. അത് സ്വയം പുനരാവർത്തിക്കുന്നു. ഇപ്പോൾ ദൈവം ഒരു കാര്യം ചെയ്യുമെന്ന് അവൻ പറഞ്ഞിരുന്നെങ്കിൽ അവൻ അത് ചെയ്യുന്നു. അതിനെപ്പറ്റി മറ്റാര് ചിന്തിച്ചാലും ആരെന്തു പറഞ്ഞാലും ദൈവം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അവൻ തന്റെ വചനത്തെ സ്വയം വ്യാഖ്യാനിക്കാൻ കടമപ്പെട്ടിരിക്കുന്നു. അവന്റെ വചനത്തിന്റെ സമർത്ഥനം അവന്റെ സ്വന്തം വ്യാഖ്യാനമാകുന്നു. ശ്രദ്ധിക്കൂ, അവന്റെ മശിഹായുടെ സന്ദേശത്തെ സമർത്ഥിച്ചു കാണിക്കുന്നു. മശിഹ വരുമ്പോൾ അവൻ എന്തു ചെയ്യും എന്നവൻ വാഗ്ദത്തം ചെയ്തിരുന്നു. മാത്രമല്ല, അവൻ വന്നപ്പോൾ കിഴക്കുണ്ടായിരുന്ന വിദ്വാൻമാർ പോലും അവിടെ ബാബിലോണിലായിരുന്നിട്ട് തെക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് നോക്കിയപ്പോൾ അവരൊരു അതിഗംഭീര നക്ഷത്രം കണ്ടു. ചരിത്രത്തിലെവിടെയും ഒരു നക്ഷത്ര ബംഗ്ലാവിൽ മഹാന്മാരായ മനുഷ്യർ ഈ നക്ഷത്രങ്ങളെ കുറിച്ച് പഠിച്ചിരുന്നു. അവർ സമയത്തെ പോലും നക്ഷത്രത്തിന്റെ ചലനത്താൽ കൂട്ടിയിരുന്നു. ആ നക്ഷത്രത്തെ ആരെങ്കിലും ഒരാൾ കണ്ടതായി ചരിത്രത്തിലെവിടെയും ഇല്ലെന്ന് നിങ്ങൾക്കറിയാം. എന്തുകൊണ്ടാണ്? അവർക്കല്ലാതെ നൽകിയിരുന്നത് അവർ അത്തരത്തിലെ ഒന്നിനായി നോക്കിയിരുന്നില്ല. എന്നാൽ ഈ വിദ്വാനായ മനുഷ്യൻ യാക്കോബിന്റെ ഒരു നക്ഷത്രം ഉദിക്കുമെന്നറിഞ്ഞിരിക്കുകയും അവർ അതിനായി നോക്കിയുമിരുന്നു. കൂടാതെ യേശു ബേത്ലഹേമിൽ ജനിച്ച സമയത്ത് അത് കടന്നുപോയിട്ട് ഇപ്പോൾ നമ്മുടെ ക്രിസ്തീയ പാരമ്പര്യം എനിക്കറിയാം, അത് നമ്മുടെ സഭകളെ പോലെയായി അതിന് താറുമാറാക്കപ്പെട്ട കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഇവിടേക്ക് പോയാൽ അവിടെ ഒരു പൈതലിനെ ആരാധിക്കാനായി വിദ്വാൻമാർ വരുന്നത് കാണാനാകും. അങ്ങനെ ഒരു കാര്യം തിരുവഴുത്തിൽ എവിടെയുമില്ല. ടൈഗ്രീസ് നദി മറികടന്ന് മലകളും താഴ്വരകളും താണ്ടി 2 വർഷങ്ങൾക്ക് ശേഷം അവർ അവിടെ എത്തി. അവരവിടെ ഒരു ശിശുവിനെ ആരാധിക്കാനായിട്ടല്ല വരുന്നത്, എന്നാൽ അത് 2 വയസ്സിലെ ഇളം പ്രായമായ ഒരു കുഞ്ഞായിരുന്നു. എന്തുകൊണ്ടായിരുന്നു അത്? ആ സമയത്തല്ലേ ഹെരോദ 2 വയസ്സുവരെയുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും കൊന്നുകളയുന്നത്? അതിനാൽ അവന് മശിഹായെ പിടിക്കാനാകുമായിരുന്നു. നിങ്ങൾ നോക്കൂ, അവർ ദൈവം തന്റെ വചനം മൂലം അത് സമർത്ഥിച്ചിരിക്കുന്നു. ഈ വിദ്വാൻമാർ യെരൂശലേമിലേക്ക് വന്നപ്പോൾ ലോകത്തിന്റെ മതാധിഷ്ഠിതമായ തലസ്ഥാനത്തേക്ക് യെരൂശലേമിലേക്ക് നക്ഷത്രം അവരെ നയിച്ചുകൊണ്ടുവന്നു. അവരാ പടിവാതിലുള്ളിലേക്ക് കടന്നു വന്നയുടൻ തന്നെ അവരെ നയിച്ചുകൊണ്ടുവന്ന അമാനുഷികമായ നക്ഷത്രം അവരെ വീണ്ടും കാണിക്കുന്നത് നിരസിച്ചു കളഞ്ഞു. മുകളിലേക്കും താഴേക്കും തെരുവിലൂടെ ഈ നല്ല മനുഷ്യർ നന്നേ ആടകൊണ്ട് അലങ്കരിച്ച ഓട്ടങ്ങൾ മറ്റുമായി തെരുവിന്റെ തലങ്ങും വിലങ്ങും നടന്നുകൊണ്ട് ചോദിച്ചു, യഹൂദന്മാരുടെ രാജാവായി പിറന്നവനെവിടെ? ഞങ്ങൾ അവന് നക്ഷത്രം കിഴക്ക് കണ്ടു. ആ മഹത്തായ മതാധിഷ്ഠിതമായ തലസ്ഥാനം ഇടയന്മാരുടെ സന്ദേശത്തിന് 2 വർഷങ്ങൾക്ക് ശേഷവും അപ്പോഴും അതിനവരുടെ പക്കൽ ഒരു ഉത്തരവും പറയാനായിട്ടുണ്ടായിരുന്നില്ല. അവർക്കുണ്ടായിരുന്ന സകല വിഭാഗീയസഭ തലവന്മാർക്കും അതിന്റെ ഉത്തരമുണ്ടായിരുന്നില്ല. അങ്ങനെ അത് സൻഹെദ്രിൻ സംഘത്തെ അസ്വസ്ഥരാക്കിയിട്ട് പരീശന്മാർ വന്നത് വായിക്കുന്നതിനായി അവരെ വിളിപ്പിച്ചു. അവർ മീഖായുടെ ചരിത്രം വായിച്ചു. പ്രവാചകൻ അവിടെ പറയുന്നത്, നീയോ ബേത്ലഹേം എഫ്രാത്തേ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഏറ്റവും ചെറിയവൻ, ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. തിരുവഴുത്ത് വായിച്ചു കഴിഞ്ഞിട്ടും അപ്പോഴും അത് അവരുടെ കണ്ണിന് മുന്നിൽ സമർത്ഥിച്ചു കാണിച്ചിരുന്നു. അപ്പോഴും അവരത് സ്വീകരിച്ചില്ല. തിരുവഴുത്ത് അങ്ങനെ പറഞ്ഞിരുന്നു, ഈ ദിവസത്തേക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന തിരുവഴുത്ത് പ്രത്യക്ഷമായി വന്നാൽ അവരത് ചെയ്യുമോ എന്ന് ഞാൻ വളരെ സംശയിക്കുന്നു. ഒരുപക്ഷെ ഞാൻ വീണ്ടും നിങ്ങളോട് പ്രസംഗിച്ചില്ലെന്ന് വരാം, എന്നാൽ നിങ്ങളത് ഗ്രഹിക്കാനായി ഞാൻ ആഗ്രഹിക്കുന്നു. എന്നിട്ടും അവരത് മനസ്സിലാക്കിയില്ല. പിതാവിന്റെ മഹത്തായ ജ്ഞാനം മനുഷ്യജ്ഞാനത്തെ മൂഢത്തരമാക്കിക്കൊണ്ട് അവൻ മനുഷ്യൻ നിസ്സാരമാക്കി കാണിക്കുന്നു. മനുഷ്യന് സ്വയം ലജ്ജയുണ്ടായിട്ട് അവൻ തെറ്റിലാണ് എന്ന് സമ്മതിക്കാനായി, അവൻ അത്രയും വലിയവനല്ലെന്ന് കാണിക്കാനായി അവൻ ശരിക്കും അത്തരത്തിലെ ഒരു സ്ഥലത്തെ കടന്നു വന്നു. പിതാവ് തന്റെ വചനം എത്ര സത്യമാണെന്ന് തെളിയിച്ചു കാണിച്ചാലും അവൻ ചെയ്യുമെന്ന് വാഗ്ദത്തം ചെയ്തിരുന്നതിനെ ചെയ്തുകൊണ്ടിരുന്നാലും ശരി, അവൻ അപ്പോഴും അവന്റെ കഥയുമായി തന്നെ നിൽക്കുന്നു. ദൈവത്തിന്റെ ജ്ഞാനത്തെക്കാൾ വളരെ മേന്മേറിയതാണ് മനുഷ്യ ചിന്തയെന്ന് അവൻ ചിന്തിക്കുന്നു. അതവന്റെ ജ്ഞാനപ്രകാരം കടന്നു വരുന്നില്ല എങ്കിൽ അതെന്തുകൊണ്ട് അങ്ങനെ അല്ലാതിരിക്കുന്നു? അതെല്ലാ കാലത്തിലും സത്യമായിരുന്നു, ഇപ്പോഴും അത് ചെയ്യുന്നു. നോക്കൂ, മുഴുവൻ കാര്യത്തിലും ഇപ്പോഴത് എപ്രകാരം യോജിക്കുന്നു എന്ന് കാണുന്നോ? ആ ഇടയന്മാർക്കുണ്ടായ പ്രേരണ എന്തായിരിക്കും? ഇടയന്മാരോട് സംസാരിക്കാനായി ദൂതന്മാർ താഴേക്കിറങ്ങി വന്നു. ഒരു കൂട്ടം ഇടയന്മാരോട് സംസാരിക്കാനായി ദൈവത്തിന്റെ ദൂതന്മാർ വരുന്നു. ഞാൻ ആശ്ചര്യപ്പെടുന്നത്, നിങ്ങൾക്കെപ്പോഴെങ്കിലും ഒരു ആട്ടിടയനുമായി സംസാരിക്കാനോ അവരിൽ ഒരാളുമായി ഒരു അല്പം ഇടപഴകാനോ ഉള്ള അവസരം
കിട്ടിയിട്ടുണ്ടോ?
നിങ്ങൾക്കുണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ അല്പനേരത്തിന് ശേഷം പറയാൻ പോകുന്ന പ്രസ്താവന മൂലം ഞാനിത് പറയാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. എന്നാൽ ഇടയന്മാർ ആടുമായി അത്രയേറായിരുന്നിട്ട് അവൻ ആട് ചിരിക്കുന്നത് പോലെ ചിരിക്കുകയും ആടിനെ പോലെ ശബ്ദിക്കുകയും അവൻ ആടിനെ പോലെ സംസാരിക്കുകയും അവൻ ആടിനെ പോലെ മണപ്പിക്കുകയും ചെയ്യുന്നു. അത് ശരിയാണ്, കാരണം അവൻ ആടിനോടൊപ്പമാകുന്നു. അത് മാത്രമേ അവന്റെ ആടിന്റെ അത് മാത്രമേ അവൻ
അറിയൂ.
ഇപ്പോൾ സത്യവചനത്തിന്റെ സമർത്ഥനം ഇളയവരായ ഇടയന്മാർ, വിദ്യാഭ്യാസമില്ലാത്ത മനുഷ്യൻ, എന്തൊരു ബഹുമാനം ഒരു പുതിയ ആട് ജനിച്ചിരിക്കുന്നു എന്ന സന്ദേശം ഒരിടന് ലഭിക്കുന്നത് എത്ര ചേർന്ന കാര്യമായിരിക്കുന്നു. അതൊരു ഇടയന്റെ അടുക്കലല്ലാതെ മറ്റാരുടെയും അടുക്കലത്തില്ല. അതുകൊണ്ടാണ് അവനൊരു വീട്ടിലല്ലാതെ ഒരു തൊഴുത്തിൽ പിറന്നത്. ആടൊരു വീട്ടിലോ ഇളം ചുവപ്പ് നിറത്താൽ മോരി പിടിപ്പിച്ച ഒരു ആശുപത്രി മുറിയിലോ അല്ല ജനിക്കുന്നത്. കാണുന്നോ, അവ ജനിക്കുന്നത് വെളിംപ്രദേശത്തും തൊഴുത്തിലുമാണ്. ആ കാരണത്താലാണ് അവൻ കാൽവരിയിലേക്ക് നയിക്കപ്പെട്ടത്. ചെമ്മരിയാടിനെ നിങ്ങൾക്കൊരു ഇടുങ്ങിയ വഴിയിലൂടെ കശാപ്പ് ചെയ്യുന്നിടത്തേക്ക് നടത്താൻ കഴിയില്ല. നിങ്ങൾക്കതറിയാമോ? കശാപ്പ് ശാലകളിൽ ചെമ്മരിയാടുകൾക്ക് വഴി കാണിക്കുന്നതിനായി അവർക്കൊരു കോലാടുണ്ടായിരിക്കും. അവൻ അവിടെ കശാപ്പ് ചെയ്യപ്പെടുന്ന സ്ഥലത്തെത്തിക്കഴിയുമ്പോഴേക്കും അവിടെ നിന്നും ചാടിപ്പോയിട്ട് ചെമ്മരിയാടിനെ അതിലൂടെ പോകാൻ വിടും. ചെമ്മരിയാടിനെ നയിക്കേണ്ടതുണ്ട്. അവന് സ്വയം അവന്റെ മാർഗദർശിയായിരിക്കാൻ കഴിയില്ല. അതിനാൽ ആകയാൽ അവന്റെ ആടിനായി ഇടയൻ തന്നെ കടന്നു വരേണ്ടതുണ്ട്. അവൻ എവിടെയായിരിക്കുമെന്ന് ദൂതൻ പറഞ്ഞിടത്തു തന്നെ കൃത്യമായും അവർ ദൈവപൈതലിനെ കണ്ടപ്പോൾ, അവർ ദൂതന്റെ സന്ദേശത്തെ പശുത്തൊഴുത്തിൽ തന്നെ കണ്ടപ്പോൾ അതെവിടെയായിരിക്കുമെന്ന് ദൂതൻ പറഞ്ഞതുപോലെ കൃത്യമായിട്ടുമായിരുന്നു. ഇപ്പോൾ ജനങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു ദൂതൻ എന്നോട് സംസാരിച്ചു, ഇതും അതും അവൻ പറഞ്ഞു. ചിലപ്പോൾ എത്ര വിഡ്ഢിതമായിരിക്കും. ഒരു ദൂതൻ അവരോട് സംസാരിച്ചു എന്ന് ജനങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇങ്ങനെയും അങ്ങനെയും അവരോട് പറഞ്ഞു. അത് വചനത്തിന് പൂർണ്ണമായും എതിരായിരിക്കുന്നു. ഇപ്പോൾ ഒരു ദൂതൻ അത് ചെയ്യാനാവുന്നത് എങ്ങനെ? അതങ്ങനെ സാധ്യമല്ല. ദൈവം നിങ്ങളോട് ഇന്ന ഇന്ന കാര്യം സംഭവിക്കും എന്ന് പറയുകയും അവൻ നിങ്ങളോടത് പറഞ്ഞെന്ന് നിങ്ങൾ പറയുന്നു, അത് സംഭവിക്കുകയും ചെയ്തില്ല എങ്കിൽ ഇനി അത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്ന ദൈവമല്ല. അത് ശരിയാണെന്ന് മാത്രം ഓർത്തിരിക്കുക. ദൈവം കളവ് പറയാറില്ല. അവൻ ഒരു കളവ് പറഞ്ഞതായി കണ്ടുപിടിക്കാനാകില്ല. അവർ ആ പൈതലിനെ കണ്ടപ്പോൾ അവർക്കുണ്ടായ ആനന്ദം എത്ര വലുതായിരിക്കണം. എന്തുകൊണ്ടെന്നാൽ അവർക്ക് സന്ദേശം കൊടുത്ത ദൂതൻ അതെപ്രകാരമായിരിക്കുമെന്ന് ദൂതൻ പറഞ്ഞിരുന്നതുപോലെ കൃത്യമായും അങ്ങനെ തന്നെ കാണപ്പെട്ടിരുന്നു. അതെവിടെയായിരിക്കുമെന്ന് ദൂതൻ പറഞ്ഞ സ്ഥലത്ത് തന്നെയായിരുന്നു. അവർക്കത് എന്തൊരു കാര്യമായിരുന്നിരിക്കണം? ഒരു പശുത്തൊഴുത്തിൽ. എന്തുകൊണ്ട് ഈ ഇടയന്മാർ ഒരു പശുത്തൊഴുത്തിലായിരിക്കുക എന്നത് എത്ര എളുപ്പമേറിയ കാര്യമായിരിക്കുമെന്ന് കാണുന്നു. അവിടെ ഒരു മതതത്വ വേദശാസ്ത്രി ആയിരിക്കുക എന്നതിനെപ്പറ്റി നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു? അവൻ തന്റെ മൂക്കിനു മേലെ ഒരു പിൻപിടിച്ചിട്ട് ഇങ്ങനെ പറയും, എന്നെ ഈ സ്ഥലത്തൊന്ന് പുറത്തു കൊണ്ടുപോകൂ. കടന്നു അവൻ ശരിക്കുമായിരിക്കേണ്ട സ്ഥലത്തല്ലാതായിരുന്നിട്ട് അവനൊരു മനക്ലേശത്തിലായി പോകും. എന്നാൽ നിങ്ങൾ നോക്കൂ, ഇടയന്മാർക്കത് വീട്ടിലായിരുന്നത് പോലെയായിരുന്നു. തന്റെ സന്ദേശം എവിടേക്ക് അയക്കണമെന്ന് ദൈവത്തിനറിയാം. കാണുന്നു, കൃത്യമായും ശരിയാണ്. അവർ കേട്ടത് ഒരു സമർത്ഥനം ചെയ്യപ്പെട്ട സന്ദേശമായി. അവർ പശുത്തൊഴുത്തിൽ അവരുടെ ആടിനോടൊപ്പം ആ അവസ്ഥയിലായി. അപ്പോൾ ഇടയന്മാർ അവിടെയായിരുന്നു. എത്ര മനോഹരം! മശിഹായുടെ സാന്നിധ്യത്തിൽ സമർത്ഥനം ചെയ്യപ്പെട്ട അവരുടെ വചനത്തോടൊപ്പം മശിഹ ഭൂമിയിലായിരിക്കുന്നു എന്ന സന്ദേശം ഇടയന്മാർ കേട്ടിട്ട് അവന്റെ സാന്നിധ്യത്തിലേക്ക് വന്നു. ശരിക്കും അവരുടെ ചുറ്റുപാടിനനുസരിച്ചായിരുന്നു സന്ദേശം സത്യമെന്ന് കണ്ടു. അവിടെ സമർത്ഥിച്ചു കഴിഞ്ഞിരുന്നു. ഈ മഹത്തായ കാര്യം ദൈവം അവർക്കായി ചെയ്തെന്ന് കണ്ടപ്പോൾ അതാ മനുഷ്യരെ എപ്രകാരം അനുഭവിപ്പിച്ചിരിക്കും. അത്തരത്തിലെ സാഹചര്യങ്ങളിൽ പണ്ഡിതന്മാർ അത്രയേറെ ദൂരമായി പോയത് എന്തുകൊണ്ടായിരിക്കും? അവർ വളരെ പെട്ടെന്ന് തന്നെ വിട്ടുപോകുമായിരുന്നു. എന്തുകൊണ്ട്? ദൂതൻ വന്നത് സാധാരണ ഇടയന്മാരുടെ അടുക്കിലേക്കായിരുന്നു. ഒരുപക്ഷേ അവർക്ക് അതിനുപോലും കഴിയാതെ ഈ ഇടയന്മാരിൽപ്പെട്ട ചിലർക്ക് അവരുടെ സ്വന്തം പേരെഴുതി ഒപ്പിടാൻ പോലും അറിയാമായിരുന്നുവോ എന്ന് വളരെ സംശയമുണ്ട്. യേശു അവനിവിടെ ഭൂമിയിലായിരുന്നപ്പോൾ തന്റെ ആടുകൾ മേയ്ക്കേണ്ടതിന് തെരഞ്ഞെടുത്ത ഇടയന്മാരെ നിങ്ങൾ അറിയുന്നു. പത്രോസേ, നീ എന്നെ മറ്റുള്ളവരെക്കാൾ അധികം സ്നേഹിക്കുന്നു. ഊ കർത്താവേ, ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു എന്നറിയുന്നു. എന്റെ ആടുകളെ മേയ്ക്കാം. പത്രോസ് പഠിപ്പില്ലാത്തവനും സാമാന്യ ജനവുമായിരുന്നെന്ന് ബൈബിൾ പറയുന്നു. അപ്പോഴും ഇടയന്മാരെ പഠിപ്പിച്ചിരുന്നു. ആ ദിവസത്തിലുണ്ടായിരുന്ന സഭാംഗങ്ങളും പുരോഹിതന്മാരും ആ ദിവസത്തിൽ നന്നേ പരിശീലനം സിദ്ധിച്ചിരുന്ന സൊസൈറ്റിയും ഒരു പശുത്തൊഴുത്തിൽ എന്തു ചെയ്യണമെന്നറിയാതെ അവിടെ നിന്നും പുറത്തായി പോകുമായിരുന്നു. ഇപ്പോൾ നിങ്ങളിൽ അനേകർ ഇത് മനസ്സിലാക്കുന്നുവോ എന്നെനിക്ക് തീർച്ചയില്ല. ഒരുപക്ഷെ പട്ടണത്തിൽ താമസിക്കുന്ന നിങ്ങൾ, ഒരു യഹൂദന്റെ തൊഴുത്ത് എത്ര ഭയങ്കര നാറ്റമായിരിക്കും, അത് കാഴ്ചയ്ക്ക് എങ്ങനെയിരിക്കും, മൃഗങ്ങൾ ആ തൊഴുത്തിലുണ്ടായിരിക്കുമ്പോൾ അത് എപ്രകാരമായിരുന്നിരിക്കും. എന്താണ് ഇന്നുള്ള ചില ഉത്കൃഷ്ടർ അവിടെ എന്തു ചെയ്യണമെന്നറിയാതെ അവർ വാതിന്റെ ഉള്ളിലേക്ക് കടക്കുക പോലുമില്ല. എന്നാൽ ദൈവത്തിന്റെ അനന്തമായ ജ്ഞാനത്താൽ അത് സ്വീകരിക്കുന്നവർക്ക് വെളിപ്പെടുത്തുന്നതിനായി അവന് പ്രസാദം തോന്നി. പണ്ഡിതന്മാരും ആ ദിവസത്തിലെ പണ്ഡിതരായ മനുഷ്യരും അതിനെങ്ങനെയും സ്വീകരിക്കില്ലെന്നുള്ളത് തീർച്ചയാകുന്നു. അത്തരത്തിലുള്ള ഒരിടത്ത് അവർ എത്രമാത്രം അപമാനിതരായി പിടിക്കപ്പെട്ടു പോകും. എന്താ ആദ്യ സ്ഥാനത്ത് തന്നെ വിദ്യാശൂന്യരായ ഒരു കൂട്ടം ഇടയന്മാർ അത്തരത്തിലൊരു പ്രതിഭാസം കൊണ്ടുവന്നു എന്ന് വിശ്വസിച്ചിട്ട് അവർ ആ യോഗത്തിൽ സംബന്ധിച്ചു എന്ന് അവരുടെ സഭയിലേക്ക് തിരികെ പോയി സാക്ഷീകരിച്ചാൽ അവരെ അവരുടെ സഭയിൽ നിന്നും പുറത്താക്കിക്കളയും. ഈ ഇടയന്മാർ ആയിരുന്നതുപോലെ പഠിപ്പില്ലാത്ത ഒരു കൂട്ടം ജനങ്ങളെ കേട്ടതായി പിടിക്കപ്പെട്ടാൽ അവരവരെ ബത്ലഹേമിന്റെ സൊസൈറ്റിയിൽ നിന്നും പുറത്താക്കിക്കളയും. അപമാനിതരായി തീർച്ചയായും അവരതിൽ പങ്കെടുക്കില്ല. അവർ അത്തരത്തിലെ സാമാന്യ ജനവുമായി സഹകരിച്ചാൽ അവരവരുടെ സകല തയ്യാറെടുപ്പ് നടത്തി കഴിഞ്ഞിരിക്കുമ്പോൾ ദൈവം തന്റെ സന്ദേശം വിദ്യാഭ്യാസമില്ലാത്ത ഒരു കൂട്ടം ഇടയന്മാർ അടുക്കലേക്ക് അയച്ചു എന്ന മതനിന്ദയെ സ്വീകരിക്കുക. അവർക്കവരുടെ അംഗീകാരം നഷ്ടപ്പെടുമായിരുന്നു. അതവരുടെ കടലാസിൽ തന്നെ അവർ നൽകിയില്ലായെങ്കിൽ ആ ദിവസത്തിലെ അവരുടെ സൊസൈറ്റിയിൽ അവരുടെ കൂട്ടരോടൊപ്പം അംഗീകരിക്കപ്പെട്ട് തിരിച്ചറിയപ്പെടില്ല. കാരണം നല്ലപോലെ ആലോചിക്കാതെ അവർ അത്തരത്തിലെ ഒരു കാര്യവുമായി സഹകരിച്ചിരിക്കുന്നു. പുരോഹിതൻ ചോദിക്കും, നീ അതിന് ധൈര്യപ്പെട്ടതെങ്ങനെ? അത്തരത്തിലുള്ള ഒരു ദൈവനിന്ദയുമായി നീ എന്റെ ദേവാലയത്തിലേക്ക് വന്നിരിക്കുന്നു. അങ്ങനെയുള്ളൊരു വിഡ്ഢിത്തം, അവിടെ ഏതോ പഠിപ്പില്ലാത്ത കാട്ടുവാസി, അതുമായി പോകരുത്, ആദ്യമായി പോലും പോകരുത്. അതായത് ഒരു ദൂതൻ ഇറങ്ങി വന്ന് അവരോട് സംസാരിച്ചെന്നോ? അത്തരത്തിലുള്ള സന്ദേശത്തിൽ വിശ്വസിക്കുകയോ? എന്നാൽ ആ മനുഷ്യൻ അവന്റെ സന്ദേശം സമർത്ഥനം ചെയ്തതായി ഞാൻ കണ്ടു എന്ന് പറഞ്ഞാലോ? അവൻ പറയും, ഞാൻ വേഗത്തിൽ നിന്റെ കടലാസുകളെ നിനക്ക് തരട്ടെ, ഈ സൊസൈറ്റിയിൽ നിന്നും പുറത്തു പോകുക. സമയം മാറുന്നു, എന്നാൽ ജനം മാറുന്നില്ല. അത് ഒരുപക്ഷെ ഇന്നും സംഭവിച്ചേക്കാനിടയുണ്ട്. അവരെ അവരുടെ സഭകളിൽ നിന്നും പുറത്തേക്കെറിഞ്ഞേക്കാം. എന്നാൽ ഇടയന്മാർക്ക് ദൈവത്തിന്റെ കുഞ്ഞാടുമായി ആ സ്ഥലത്തായിരുന്നത് വളരെ അനായാസമായി തോന്നി. ഏതൊരു നല്ല ഇടയനും അത് തന്നെ തോന്നും. ആടുകളുടെ മേലുള്ള ഒരു നല്ല ഇടയന ദൈവത്തിന്റെ വചനം സ്പഷ്ടമായി സമർത്ഥിക്കപ്പെട്ട് അവൻ എന്തു ചെയ്യുമെന്ന് വാഗ്ദത്തം ചെയ്തിരുന്നത് കാണുമ്പോൾ ആ ഇടയന്മാർ ശരിക്കും വീട്ടിൽ തന്നെയാകുന്നു. മറ്റൊരാൾ എന്തു പറയുന്നു എന്ന് ഞാൻ കാര്യമാക്കുന്നില്ല. അവിടെ ദൈവം അത് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. ദൈവം അത് ചെയ്തു. അവർ പറയും, അത്ഭുതങ്ങളുടെ കാലം കഴിഞ്ഞിരിക്കുന്നു. ആത്മാവിന്റെ അഭിഷേകം എന്നൊന്നില്ല, പരിശുദ്ധാത്മാഭിഷേകം എന്നൊരു കാര്യമില്ല. അത് അപ്പോസ്തലന്മാർക്കുള്ളതായിരുന്നു. എന്നാൽ വചനത്തിന്റെ യഥാർത്ഥ ഒരു ഇടയനെ പുനരുത്ഥാനത്തിന്റെ ശക്തിയാൽ യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ എന്നത് പ്രസംഗിക്കാൻ അനുവദിച്ചു നോക്കട്ടെ. പെന്തക്കോസ് നാളിൽ പത്രോസ് പറഞ്ഞു, വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ കർത്താവായ ദൈവം വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥരായവർക്കുമുള്ളതല്ലോ. എവിടെ വച്ചവൻ വിളിച്ചാലും ആ വാഗ്ദത്തവും അതേ അനുഗ്രഹങ്ങളും വാസ്തവമാകുന്നു. ഒരു കലർപ്പില്ലാത്ത വചനം ഘോഷിപ്പിക്കുന്ന ഇടയൻ ആ സമർത്ഥനം ചെയ്ത വചനത്തെ എടുക്കട്ടെ. ലോകത്തിലുള്ള സകല മതത്തെ വേദശാസ്ത്രികൾ കൂടെ അത് അവൻ എടുത്തു മാറ്റാൻ കഴിയില്ല. എന്തെന്നാൽ ദൈവം അങ്ങനെ പറഞ്ഞിരിക്കുന്നു, അത് സംഭവിക്കുന്നു എന്നവൻ അറിയുന്നു. അത്ര തന്നെ. അതെപ്പോഴും ദൈവത്തിന്റെ വചനമായിരിക്കും. അവന്റെ വചനം ജഡമായി തീരുകയും അവരുടെ ഇടയിൽ പാർക്കുകയും ചെയ്തിരുന്നപ്പോൾ അവർ അതറിഞ്ഞിരുന്നില്ല. ഈ ദിവസത്തേക്കും അവൻ അതേ കാര്യം തന്നെ വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. നമ്മളത് തിരിച്ചറിയുന്നു എന്നെനിക്ക് അതിശയിച്ചുകൂടെ? അത്തരത്തിലുള്ള ഒന്നിനെ അഹങ്കാരികളും ബുദ്ധിമാന്മാരും ഒരിക്കലും സ്വീകരിക്കുകയില്ല. മശിക എന്നൊരു കാര്യം ഭൂമിയിൽ ഉണ്ടായിരുന്നെങ്കിൽ അത് അവരുടെ ഭാഗ്യസഭയിലേക്ക് തന്നെ തീർച്ചയായി വരണമായിരുന്നു എന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. അതവരുടെ കൂട്ടർക്ക് സ്വീകരിക്കേണ്ടതുണ്ട്, അതല്ലെങ്കിൽ അത് ശരിയായതല്ല. ഇപ്പോൾ വളരെ നന്നായി ഒന്ന് ചിന്തിച്ചു നോക്കൂ. അതവരുടെ കൂട്ടത്തിൽപ്പെട്ടതല്ലെങ്കിൽ പിന്നെ? അന്നത്തെ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ? ദൈവം അവരുടെ കൂട്ടത്തിൽപ്പെട്ട ആരെയും തെരഞ്ഞെടുത്തില്ല. അവർ ആരുമായിട്ടും ബന്ധമില്ലാതിരുന്ന ഒരുവനെയും അവൻ തിരഞ്ഞെടുത്തു. എന്തുകൊണ്ടെന്നാൽ ഒരു കൂട്ടർ പറയും, ഞങ്ങൾ എന്തു ചെയ്യും നിങ്ങൾ കണ്ടോ, അപ്പോൾ അവരും അതേ കാര്യം തന്നെ ചെയ്യും. എന്നാൽ ദൈവം ആരുമല്ലാതിരുന്നവനെ തെരഞ്ഞെടുത്തു. ആ കാരണത്താലാണ് അവൻ ഇടയനെ തെരഞ്ഞെടുത്തത്. ഇടയന്മാർ ദൈവത്തിന്റെ കുഞ്ഞാട്. അവരുടെ ഇടയിലായിരുന്നപ്പോൾ അവർ പൂർണ്ണമായും അവരുടെ വീട്ടിലായിരുന്നു. അവന്റെ വചനം അവരുടെ ഇടയിൽ ജഡമായി തീർന്നു. അഹങ്കാരികളും ബുദ്ധിമാന്മാരും ഒരിക്കലും അത് സ്വീകരിക്കില്ല. അവരെ അതൊഴിഞ്ഞുപോയി. ഏതൊരു കാലത്തും അതല്ല, അതിന് ഇന്നത്തെ കാലത്തിലും നമുക്ക് വളരെയേറെ പറയാവുന്നതാണ്. മാർട്ടിൻ ലൂത്തറിന്റെ ദിവസങ്ങളിലും അതേ കാര്യം തന്നെയായിരുന്നു. ജോൺ വെസ്ലിയുടെ ദിവസങ്ങളിലും അതേ കാര്യം തന്നെയായിരുന്നു. പെന്തക്കോസ്തുകളുടെ ദിവസങ്ങളിലും അതേ കാര്യം തന്നെയായിരുന്നു. എന്നാൽ ദൈവം ഒരു മനുഷ്യനെ സംഘടനയ്ക്ക് വേണ്ടി നിർത്തുന്നില്ല. അവൻ അവന്റെ വചനം സമർത്ഥിച്ചു കാണിക്കുവോളം അവന്റെ ആത്മാവിനെ നേരെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതവരുടെ കൌൺസിലും അവരുടെ ഉയർന്ന നിലവാരത്തിലും വരുന്നില്ലെങ്കിൽ അവർ അതിനെ സ്വീകരിക്കില്ല. അവരിന്ന് അത്രയേറെ ദുർവാശിയുള്ളവരായി സകല സഭകളും, അതായത് അവർ ഇന്നതിന്നത് ചെയ്തിട്ട് സകല സഭകളെയും ഒന്നിക്കാൻ പോകുന്നു. ഇപ്പോൾ അവരൊരു ദൂതനായി നോക്കുന്നത് എല്ലാ പെന്തക്കോസ്തുകളെയും കത്തോലിക്കരെയും ഓർത്തഡോക്സിനെയും സകലത്തെയും ഒരുമിച്ചാക്കി ഒരു വലിയ സഭയുണ്ടാക്കാൻ കഴിയുന്ന ഒരുവനെയാണ്. ഇപ്പോൾ സഹോദരന്മാരെ, വ്യത്യസ്ത മതങ്ങളിലുള്ള നൂറുകണക്കിന് ജനങ്ങളോട് പ്രസംഗിക്കുന്നതിന് എനിക്ക് സൌഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അവയിലെല്ലാം വളരെ നല്ല മനുഷ്യരുണ്ട്. എന്നാൽ ഇപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കുക, ഞാൻ പ്രവചിക്കുകയാണ്. ഓരോ സംഘടനയ്ക്കും ഇത് അംഗീകരിക്കേണ്ടി വരും, അതല്ലെങ്കിൽ ഒരു സംഘടനയായിരിക്കില്ല. അത് നിങ്ങളെ നിർബന്ധിക്കുന്നു. ഇന്നത്തെ ട്യൂസൺ പേപ്പറിൽ കത്തോലിക്ക പുരോഹിതൻ ആധികാരികമായി നിയമിക്കുമ്പോൾ സഹായിക്കുന്നതിന് പേര് നിങ്ങൾ വായിച്ചുവോ? പേപ്പറിൽ മിസോറിയിൽ ഒരു പ്രൊട്ടസ്റ്റന്റ് പുരോഹിതനെ ആധികാരികമായി നിയമിക്കുമ്പോൾ സഹായിക്കുന്നു. അത് അംഗീകരിച്ചത് ആരാണെന്നോ? പ്രസ്ബിറ്റേറിയനും ബാപ്റ്റിസ്റ്റും ലൂഥറനും അസംബ്ലീസ് ഓഫ് ഗോഡും അതിന്നത്തെ ട്യൂസൺ പേപ്പറിലുണ്ട്. ഓ, അത് ഞെട്ടിപ്പിക്കുന്നു. അതവിടെയുള്ള മനുഷ്യനല്ല, അത് ആ പൗരോഹിത്യ സമ്പ്രദായമാകുന്നു. ഭരണകൂട തലവന്മാർ ആ കാര്യത്തെ അവിടെ ചുറ്റി തിരിച്ചിരിക്കുകയും നിങ്ങളത് ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും ആ സിദ്ധാന്തം നിങ്ങൾ അതിലേക്ക് വലിച്ചെറിയുകയും ചെയ്യും. നിങ്ങളൊരു സംഘടനയായിരുന്നാൽ ഭൂമി മേലെ വരാനിരിക്കുന്ന ആ കോപത്തിൽ നിന്നും നിങ്ങൾക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയുന്നതല്ല. അത് ശരിയല്ലേ എന്ന് നിങ്ങൾ തന്നെ നോക്കിക്കൊള്ളുക. അത് സംഭവിക്കുമ്പോൾ ഞാൻ പോയി കഴിഞ്ഞേക്കാം. അപ്പോൾ ഈ ടേപ്പുകളിൽ ഒന്നിലേക്ക് നിങ്ങൾ തിരികെ നോക്കുവിൻ. അപ്പോൾ അത് അങ്ങനെയല്ലാതിരുന്നാൽ ഞാനൊരു കള്ളസാക്ഷിയാണ്. അതപ്രകാരമായിരുന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറഞ്ഞിരിക്കുന്നു. അതവരുടെ നിക്ഷേധിക്കാനാകാത്ത ചിന്തയ്ക്കെതിരായിരിക്കുന്നതിനാൽ ഏതോ വിധത്തിലുള്ള ഒരു ദുരാത്മാവിന്റെ പ്രവർത്തനം എന്നവർ അതിനെ വിളിക്കുന്നു. നിക്ഷേധിക്കാനാകാത്ത ചിന്തയെപ്പറ്റി നിങ്ങൾ വളരെയധികം കേട്ടിട്ടുണ്ട്. നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ എന്തിലേക്കെങ്കിലും ഇട്ടുകൊണ്ട് അതിനെപ്പറ്റി യാഥാർത്ഥ്യമെന്ന പോലെ ചിന്തിക്കുക. പിശാചിന് അത് ചെയ്യാനാകുന്നു. അതിനെല്ലാറ്റിനെയും ആധികാരികമായി വിധിക്കുന്നത് ഒന്ന് മാത്രമാകുന്നു, അത് ദൈവത്തിന്റെ വചനമാണ്. നിങ്ങൾ ചിന്തിക്കുന്നത് വചനത്തിന് എതിരായിട്ടാണെങ്കിൽ നിങ്ങളുടെ ചിന്തയെ മറന്നുകളയുക, വചനത്തിന്മേൽ ചിന്തിക്കുക. മശിഹ അവർ ചിന്തിച്ചു അത്തരത്തിലെ ഒരു അഴുക്കൽ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് കാണുകയില്ല. സകല മതതത്വ വേദശാസ്ത്രത്താലും തേച്ചുമിനുക്കിയ ഒരു നല്ല മഹാനായ മഹാപുരോഹിതനോ, അതല്ല ഒരു പുരോഹിതനോ, ചാണകത്താൽ നിറഞ്ഞ ഒരു പശുത്തൊഴുത്തിലേക്ക് വരുന്നതിനെ കുറിച്ച് നിങ്ങൾക്കൊന്ന് ഊഹിക്കാമോ? മാത്രമല്ല, വിദ്യാഭ്യാസമില്ലാത്ത ദരിദ്രനായ ഒരു എളിയാട്ടിടയൻ വന്ന് പറയുകയാണ്, നോക്കൂ, ഇതാണ് ആ പൈതൽ, ഇതാണ് ആ സന്ദേശവാഹകൻ. എനിക്കത് നിങ്ങൾക്ക് തെളിയിച്ചിടാനാകും. അത് അംഗീകരിക്കുമോ? ആ ജനങ്ങൾ എന്തു പറഞ്ഞിരിക്കുമെന്ന് നിങ്ങൾക്കറിയാമോ? ആ മനുഷ്യൻ സത്യസന്ധനാണ്. അവൻ പറയുന്ന കാര്യത്തിൽ നന്നേ ഹൃദയം തുറന്നാണ് സംസാരിക്കുന്നത്. എന്നാൽ അവൻ നിരുപാധികം തെറ്റിപ്പോയിരിക്കുന്നു. ജനങ്ങൾ വിശ്വസിക്കാതെ തന്നെ അങ്ങനെയുള്ള വളരെ നല്ല ജീവിതം ജീവിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവരെ കുറിച്ച് ഒന്നും പറയാനാകില്ല. എന്നാൽ അവർ പറയും, അവൻ നിർവ്യാജമായി തെറ്റിപ്പോയിരിക്കുന്നു, അവൻ എന്തിനെ കുറിച്ച് സംസാരിക്കുന്നു എന്നവൻ അറിയില്ല, ദൈവം അവൻ അങ്ങനെയുള്ള ഒരു കാര്യം ചെയ്യാൻ അനുവദിക്കില്ല. എന്നാൽ അവർക്കൊരു തെളിവുള്ളത് ഇവിടെയാണ്. തെളിവിന് ശേഷം അവിടെ ആ തൊഴുത്തിലേക്ക് പോയി പൈതൽ അവിടെ കിടക്കുന്നു എന്ന് നോക്കൂ. അവർ പറയും, നീ ഏതോ ഒരു ദുരാത്മാവിനാൽ വശീകരിക്കപ്പെട്ടിരിക്കുന്നു, അതാണ് നിനക്കിങ്ങനെ സംഭവിച്ചത്. അപ്പോഴും അത് ദൈവത്തിന്റെ വചനപ്രകാരമാണ്. അത് കാണുന്നതിൽ അവർ വളരെ അന്ധരായിപ്പോയി. കാരണം അവരുടെ മതതത്വ വേദശാസ്ത്രം അവരെ അന്ധരാക്കിയിരിക്കുന്നു. എന്തൊരു പരിതാപകരമായ കാര്യം! അങ്ങനെയുള്ള ഒരിടത്ത് പിടിപെട്ടു പോവുകയോ അതായിരുന്നതുപോലെയുള്ള ഒരഴുക്കിലോ ഒരു പശുത്തൊഴുത്തിലോ. അവന് കടന്നു വരാനായി അവർക്കൊരു മനോഹര ഭവനമുണ്ടായിരുന്നപ്പോൾ അവന്റെ വരവിനായി അവർ സകലതും കരുതിയിരുന്നിട്ടും പിന്നെ അവരുടെ ഉപദേശകന്മാരുടെ അടുക്കൽ സന്ദേശം അയക്കാതെ പോയി അവൻ അവിടെ ഇറങ്ങി വന്നു എന്നതിനെ കുറിച്ച് ചിന്തിക്കുക. അതൊരു കൂട്ടം അജ്ഞരായ ഇടയന്മാർക്കോ അത് കൊടുത്തത്? പിന്നെ അവന്റെ സ്വന്തം പുത്രനെ കൊണ്ടുവന്ന് അവനെ ഒരു പശുത്തൊഴുത്തിൽ ജനിപ്പിക്കുകയോ ഒരു പ്രത്യേക വേഷത്തിലെ സാധാരണ സേവകന്മാരുടെ തൊഴുത്തിലോ അതെ ഒരു വക്കോൽ തൊഴുത്തിലോ അതെങ്ങനെ സംഭവിക്കാനിടയില്ല. അവർക്കത് വിശ്വസിക്കാനായില്ല. കാരണം അതത്ര ലളിതമായിരുന്നു. അതത്രയേറെ ലളിതമാകുന്നു. അപ്രകാരമാണ് ജ്ഞാനികൾക്ക് സദാസമയത്തും അത് കാഴ്ചയിൽ പെടാതെ പോകുന്നത്. അതത്രയേറെ ലളിതമായിട്ട് അതവരെ കുഴപ്പത്തിലാക്കി കളയുന്നു. അവൻ നേരെ ഇവിടെ തന്നെ ആയിരിക്കുമ്പോൾ അവിടെ നിന്നും വിദൂരതയിലെ ഒരു ദൈവത്തെയാണ് അവർ നോക്കുന്നത്. കാണണോ? അതിപ്പോൾ തന്നെ ഇവിടെ അവരോടൊപ്പം ആയിരിക്കുമ്പോൾ അവർ വളരെ വിദൂരതയിലെ മറ്റെന്തിനെയോ നോക്കിക്കൊണ്ടിരിക്കുന്നു. ക്രിസ്തു മരിച്ചവർ ഉയർത്തെഴുന്നേറ്റ് ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായിരിക്കുന്നു. അവരുടെ സകല മഹത്തായ കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറി. എന്നാൽ അത് സത്യമായിരുന്നെന്ന് തീർച്ചയായിരുന്നു. അതായത് അവിടെ ആയിരുന്നത് മശിഹയായിരുന്നു. ഇന്ന് നാം അതറിയുന്നു. ഇന്ന് നാം അത് വിശ്വസിക്കുന്നു. ഇന്ന് നാം അത് സ്വീകരിക്കുന്നു. പിന്നെ ദൈവമെന്തെങ്കിലും ഈ ക്രിസ്മസിന് വേണ്ടി വാഗ്ദത്തം ചെയ്തിരിക്കുന്നെങ്കിൽ, ഈ ദിവസത്തേക്കായി എന്തെങ്കിലും വാഗ്ദത്തം ചെയ്തിരിക്കുന്നെങ്കിൽ അതപ്രകാരമാണെന്ന് തെളിയിക്കുകയും പിന്നെ നാം ഇപ്പോഴും അതിൽ നിന്ന് മാറിപ്പോകുന്നെങ്കിൽ അത് അവർ ആയിരുന്ന അതേ വിഭാഗത്തിൽ തന്നെ നാം ആയിരിക്കുകയും ചെയ്യുന്നു. ഇന്നിലുണ്ടായിരുന്ന ആ ദിവസത്തിൽ അതതിനെ ഒഴിഞ്ഞു മാറിപ്പോയി. എന്തുകൊണ്ടെന്നാൽ അത് നമ്മുടെ വിഭാഗ്യസഭയുടെ രുചിക്കനുസരിച്ച് വന്നിരുന്നില്ല. ആ കാരണത്താലാണ് നാം ഇന്നത്തെ ക്രിസ്തുമസിൽ ഇങ്ങനെയുള്ള ഒരു കുഴഞ്ഞു മറിഞ്ഞ അവസ്ഥയിലായിരിക്കുന്നത്. യേശു ക്രിസ്തു മരിച്ചിട്ടില്ല, അവൻ ജീവിക്കുന്നു. അവൻ ഇന്ന് ഇവിടെയുണ്ട്. ബൈബിൾ പറയുന്നു അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു. യോഹന്നാൻ 14:12 അവൻ പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ വിശ്വസിക്കുന്നു നടിക്കുന്നവനല്ല, താൻ വിശ്വസിക്കുന്നു എന്ന് പറയുന്നവനല്ല. എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ അവനും ചെയ്യും. ഞാൻ എന്റെ പിതാവിനടുക്കൽ പോകുന്നതിനാൽ ഇതിലധികവും ചെയ്യും. അന്ന് അവൻ അത് ചെയ്തിട്ട് ഈ ബൈബിളിന്റെ താളുകൾ എഴുതിയിരിക്കുന്നതിലും അതുപോലെയുള്ള വലിയ കാര്യങ്ങൾ അവൻ ചെയ്തത് ഞാൻ എന്റെ സ്വന്തം ജീവിതത്തിൽ കണ്ടിരിക്കുന്നു. അതിന്നത്തെ ഞാനിവരുടെ തലയ്ക്ക് മേലെ കൂടെ പോയിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്രകാരം യേശു പ്രാർത്ഥിച്ചിരുന്നു. അത് സത്യമാകുന്നു. അവൻ അതിലും കൂടുതലായി ചെയ്തിട്ട് അവൻ ഞാനൊരു ദിവസത്തിൽ 33 ദൈവവേലയിൽ ഞാൻ കണ്ടിരിക്കുന്നു. അവൻ ബൈബിളിൽ ചെയ്തിരിക്കുന്നു എന്ന് ഞാൻ വായിച്ചിരിക്കുന്നതിലും അധികം അവൻ ചെയ്തിരിക്കുന്നത് ഞാൻ കണ്ടിരിക്കുന്നു. അതേ കാര്യങ്ങൾ തന്നെ കൂടുതലായി ചെയ്തിരിക്കുന്നു. എന്നാൽ അവൻ എന്തെല്ലാം ചെയ്തിട്ടും കാര്യമില്ല. സൻഹെദ്രിൻ സംഘം അവനെ വിശ്വസിച്ചിരുന്നു എന്ന് നിങ്ങൾ കരുതുവോ? അതെ, അവർ പറയും നീ വശീകരിക്കപ്പെട്ടു പോയി. എന്നാൽ അവർ അവരുടെ തെറ്റ് എവിടെയാണ് ചെയ്തതെന്ന് കണ്ടുപിടിക്കുക. അവരുടെ സമ്പ്രദായം എന്തു പറയുന്നു എന്നതല്ല, മശിഹ അവരുടെ ദിവസത്തിൽ എന്തു ചെയ്യുമെന്ന് പറഞ്ഞിരുന്നെന്ന് വചനം പറയുന്നു എന്നത് കണ്ടെത്തണമായിരുന്നു. ആ തെറ്റാണ് ഇന്ന് നാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. തിരുവഴുത്തുകളെ ശോധന ചെയ്യുന്നില്ല. യേശു അവരോട് പറഞ്ഞു, തിരുവഴുത്തുകളെ ശോധന ചെയ്യുവിൻ, അവയിൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ടെന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ. അവയാണ് എനിക്ക് സാക്ഷ്യം പറയുന്നത്. അവ ഞാൻ ആരാണെന്ന് പറയുന്നു. ശ്രദ്ധിക്കൂ, അവരത് ചെയ്യുമെന്ന് ദൈവം മുന്നറിഞ്ഞിരുന്നു. അതുകൊണ്ട് മാത്രമാണ് അവനതിനെ ഇടയന്മാരുടെ അടുക്കലേക്ക് കൊണ്ടുപോകേണ്ടിയിരുന്നത്. അവരത് ചെയ്യില്ലെന്ന് അവൻ അറിഞ്ഞിരുന്നു. അവരത് സ്വീകരിക്കില്ല. അത് ഇടയന്മാർക്കുണ്ടായിരുന്നത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുവോ? ഇടയന്മാർക്ക് എന്തുകൊണ്ട്? മതതത്വ വേദശാസ്ത്രികൾ അത് സ്വീകരിക്കില്ല. പിന്നെയും ഇടയന്മാർക്ക് എന്തുകൊണ്ട്? അതവന്റെ വചനത്തിന് വിപരീതമായിട്ട് വരുമോ? ഇല്ല, അവർ ഇടയന്മാരായിരുന്നു. അവർ ആടുകളെ അറിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് അവൻ ഒരു ആടായി, ഒരു കുഞ്ഞാടായി ജനിച്ചത്. ശ്രദ്ധിക്കൂ, അവനായിരുന്നു ആ കുഞ്ഞാട്. അത് അംഗീകരിച്ചത് അവർ അത്തരത്തിലുള്ളവർ മാത്രമായിരുന്നു. ഒരിടയൻ മാത്രമാണ് ഒരാടിനെ അംഗീകരിക്കുക. അതിനെ എങ്ങനെ പരിപാലിക്കണമെന്ന് അവർക്കറിയാമായിരുന്നു. അങ്ങനെ തന്നെ നമുക്കിപ്പോൾ കുഞ്ഞാടിന്റെ സന്ദേശം കിട്ടിയിരിക്കുമ്പോഴുമാകുന്നു. ഇപ്പോൾ വിസ്മയിപ്പിക്കുന്നു, ഏറ്റവും എളിമേറിയ വിദ്യാഭ്യാസമില്ലാത്ത മനുഷ്യൻ ഒരു പശുത്തൊഴുത്തിൽ ഇമ്മാനുവലിനെ വണങ്ങുന്നു. അതേ ദിവസങ്ങളിൽ തങ്ങളുടെ മതതത്വ വേദശാസ്ത്രം പഠിപ്പിച്ചിരുന്ന ജനങ്ങൾ അവിടെ പുറമേയുണ്ടായിരുന്നു. വലിയ ജനക്കൂട്ടത്തെ എല്ലായിടത്തുനിന്നും ലോകത്തിന്റെ നാനാഭാഗത്തുനിന്നും അവർ ഒരുമിച്ചുകൂട്ടി. അവർ തങ്ങളുടെ ബലിയർപ്പിക്കുമ്പോൾ അവന്റെ നാസാദ്വാരങ്ങളിൽ ദുർഗന്ധം ഉളവാക്കുന്നു എന്ന് യഹോവ പറഞ്ഞിരുന്നു. ഇവിടെ എളിയവരായ ഇടയന്മാർ ഒരു പശുത്തൊഴുത്തിൽ ഇമ്മാനുവലിനെ വണങ്ങുന്നു. സ്വയം ദൈവം തന്നെ ജഡമായി തീർന്ന് ഒരു പശുത്തൊഴുത്തിൽ കിടക്കുന്നു. നോക്കൂ, എങ്ങനെ നാം നമ്മുടെ മഹത്തായ പഠനങ്ങളാലും നമുക്കെന്തോ ചിലതൊക്കെ അറിയാമെന്ന ഭാവത്തോടെ നമ്മുടെ തല ഉയർത്തിപ്പിടിച്ച് നടക്കുമ്പോൾ ദൈവം സകലത്തെയും ഒഴിഞ്ഞു മാറിപ്പോകുന്നു. കാണണോ, അവൻ ചെയ്യുമെന്ന് വാഗ്ദത്തം ചെയ്തിരുന്നതിനെ ചെയ്യുന്നു. അവനതെല്ലായ്പ്പോഴും ചെയ്യുന്നു. ഇപ്പോൾ ഇമ്മാനുവലെ വണങ്ങിക്കൊണ്ട് നിൽക്കുന്ന സ്നേഹമേറിയ ആ ഇടയന്മാരെ പറ്റി ചിന്തിച്ചു നോക്കുവിൻ. ഒരു പശുത്തൊഴുത്തിൽ ഇമ്മാനുവലായിരിക്കുന്നു. അത് വളരെ വിസ്മയിപ്പിക്കുന്നതാകുന്നു, തീർച്ചയായും ആകുന്നു. പിന്നെ പുറത്ത് അവരവനെ വണങ്ങിയ ശേഷം അവർ പ്രസംഗിച്ചിരുന്ന സന്ദേശം സമർത്ഥിച്ചിരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവിടെ അവർ ഒരു ദൂതനാൽ വിശ്വസിക്കാൻ പ്രയാസമേറിയ ഒരു സന്ദേശം പുറമേ വെച്ച് കൊടുത്തിരുന്നതിനാൽ ദൈവത്തെ സ്തുതിച്ചു. ഇപ്പോൾ അതിനെ ഇന്നത്തേതുമായി താരതമ്യം ചെയ്തു നോക്കൂ. വെറും ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കൂ. മനുഷ്യനവിടെ ദൈവത്തെ വണങ്ങുന്നു, അവർ കണ്ടതിന് പുകഴ്ത്തുന്നു, അവർ കേട്ടിരുന്നത് സത്യമെന്തായിരുന്നു എന്നവർ അറിഞ്ഞിരുന്നത്. അത് ബുദ്ധിശാലിയായ മനുഷ്യ മനസ്സിന് വിശ്വസിക്കുക എത്ര അസാധ്യമായ കാര്യമായിരുന്നു. അതപ്പോഴും സത്യമായിരുന്നിട്ടും അത് അവരുടെ പൌരോഹിത്യ സമ്പ്രദായത്തിന് ചിന്തയ്ക്ക് വിപരീതമായിരുന്നു. അത് സത്യമാകുന്നു, അവരത് വിശ്വസിച്ചു. ഇപ്പോൾ മനുഷ്യന്റെ ജ്ഞാനം എത്ര വിഡ്ഢിത്തമായിരുന്നാലും ശരി. പിന്നെ അവരുടെ ദൂതസംഘം അവരുടെ അടുക്കൽ വന്ന് ആദ്യത്തെ കരോൾ ഗാനം പാടി എന്നവർ പറഞ്ഞു. നിങ്ങൾക്കതൊന്ന് ഊഹിക്കാമോ? ആ ഇടയൻ അവന്റെ പേരെഴുതാൻ അറിയില്ലായിരുന്നു. ഒരു ആട്ടിൻകൂട് പോലെ ഗന്ധമുള്ളവനായി തെരുവിലൂടെ നടന്നിട്ട് അലറി വിളിച്ചു, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം അവൻ ഭൂമിയിലുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. പുരോഹിതൻ പറഞ്ഞു, ആ മനുഷ്യന്റെ മനോനില നഷ്ടപ്പെട്ടിരിക്കുന്നു. പുസ്തകങ്ങളിൽ നോക്കി അവൻ നമ്മുടെ കൂട്ടായ്മയിലെ ഒരു അംഗമാണോ എന്ന് നോക്കുവിൻ. അവന്റെ അസാൻമാർഗികമായ ഉപദേശങ്ങളാൽ അവൻ നമ്മെ ലജ്ജിപ്പിച്ചിരിക്കുന്നു. തീർച്ചയാണ്, അവനെ നമ്മിൽ നിന്നും ദൂരമാക്കിക്കളയുക. നമ്മൾ ജനങ്ങളുടെ ലജ്ജിതരായിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതെ, നിങ്ങൾ ജനങ്ങളുടെ ലജ്ജിതരായിരിക്കുമ്പോൾ ദൈവദൃഷ്ടിയിൽ കീർത്തിയുള്ളവരായിരിക്കും. അതല്ലെങ്കിൽ നിങ്ങളുടെ തീരുമാനമെടുത്തു കൊടുക്ക. കാരണം ഓർക്കൂ, പൌരോഹിത്യപരമായ ദിവസത്തിന് രുചി ദൈവവചനത്തിന് ചേരുന്നതല്ല. അവിടെയുള്ള 969 എണ്ണത്തിൽ ഒന്നുപോലുമില്ല. അത് ഒരു രുചി, ഒരു വചനം, ഒരു ദൈവം, അത്ര തന്നെ. ദൂതന്മാർ ആദ്യത്തെ കരോൾ ഗാനം അവർക്കായി പാടിയെന്ന് പറഞ്ഞു. അത് മാത്രമല്ല, ഒരു ദൂതൻ എന്നൊരു സന്ദേശവും കിട്ടി. ഒരു ദൂതൻ അവർക്ക് പ്രത്യക്ഷനായി അവർക്കൊരു സന്ദേശം കൊടുക്കുകയും അവർ പോയി ആ സന്ദേശം സത്യമായിരുന്നെന്ന് കാണുകയും ചെയ്തു. പറഞ്ഞു, അതിനും പുറമെ ആ ദൂതൻ ആദ്യത്തെ കരോൾ ഗാനം ഞങ്ങൾക്കായി പാടി. നിങ്ങൾക്ക് ഊഹിക്കാനാകുമോ? അവർ പറയും, ആ പാവം പിടിച്ച മനുഷ്യൻ. അങ്ങനെയുള്ള ഒരു കാര്യം അവരുടെ ഇടയിൽ ഒരിക്കലും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു വിചിത്രമായ വിധത്തിലെ ഉപദേശമായിരുന്നു എന്ന് നിങ്ങൾക്കറിയാം. ആ കാരണത്താലാണ് അവർക്കത് തെരുവെഴുത്തൊന്നും കണ്ടുപിടിക്കാൻ കഴിയാത്തത്. അത് കണ്ടുപിടിക്കുക എന്നത് അവർക്ക് വേണ്ടിയിട്ടല്ല. ജ്ഞാനികൾക്കത് വിശ്വസിക്കുവാൻ പ്രയാസമേറിയതായി. അത്തരത്തിലൊരു അനുഭവം അവർക്കൊരിക്കലും ഉണ്ടായിട്ടില്ല. വിശ്വസിക്കാനാകാത്തത് എന്നാൽ അപ്പോഴും അത് സത്യമായിരുന്നു. അത് സത്യമാകുന്നു, അത് സത്യമാണെന്ന് നാം അറിയുന്നു. ചിന്തിക്കൂ, ക്രിസ്തുവിന്റെ മാർഗത്തിൽ ആദ്യമായി ചേർന്നവർ ആദ്യത്തെ കൂട്ടായ്മ ഇടയന്മാരുടേതായിരുന്നു. പൌരോഹിത്യ സമ്പ്രദായ പ്രകാരമുള്ളവരായിരുന്നില്ല. ആടുമേക്കുന്നവർ, പാലകന്മാർ, ഇടയന്മാർക്ക് എന്തുകൊണ്ട്? ശ്രദ്ധിക്കൂ, അവർ കേട്ടതിനും കണ്ടതിനും വേണ്ടി ദൈവത്തെ പുകഴ്ത്തുകയും മഹത്വപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഒരു മനുഷ്യന് വേണ്ടി ആദ്യമായി ദൂതന്മാർ പാടിയിരുന്നത് അവർ ആദ്യമായി കേട്ടു. അതിനു മുമ്പ് ഒരിക്കലും ഒരു മനുഷ്യനോട് ദൂതന്മാർ പാടിയിരുന്നില്ല. ആ ഗായക സംഘത്തെ നോക്കുവിൻ. അവർ നിന്നു പരിശീലിക്കുകയും ആ ശബ്ദങ്ങളെ പരിശീലിപ്പിച്ചിരുന്നത് എങ്ങനെ? അവർ മസിഹായുടെ ജന്മദിവസത്തിലാണ് പാടിയത്. അവരെല്ലാവരെയും ഒഴിഞ്ഞു മാറിപ്പോയി. ദൂതന്മാർ താഴേക്ക് വന്ന് സാധാരണ ആടുമേക്കുന്നവർക്കൽ പാടുമ്പോൾ പുരോഹിതന്മാർ ധരിക്കുന്ന വസ്ത്രമല്ല ധരിച്ചിരുന്നത്, അവർ ഇടയന്മാരുടെ വസ്ത്രം ധരിച്ചിരുന്നു. ആ സന്ദേശം ആർക്കാണ് കിട്ടിയത് നോക്കുവിൻ. അത് വിശ്വസിക്കുവാൻ പ്രയാസമുള്ളതായിരുന്നു. എവിടെയാണ് നൽകിയിരുന്നത്? ഒരു ഭദ്രാസനത്തിലല്ല, വനാന്തരത്തിൽ. വനാന്തരത്തിൽ അവിടെയാണ് ദൈവത്തിന്റെ ദൂതൻ കടന്നു വരുന്നത്. സഭയിലല്ല, വനാന്തരത്തിലാകുന്നു. അവനെ സഭയിൽ സ്വാഗതം ചെയ്യുന്നത് പോലുമില്ല. അവനായിരുന്നു എന്നവർ നിനച്ചു, അവർക്കതുണ്ടെന്നവർ കരുതി. എന്നാൽ അത് തെറ്റായിരുന്നു. ദൈവം തെളിയിച്ചു, അവനെ കല്ലുകളിൽ നിന്നും അബ്രഹാമിന് മക്കളെ ഉളവാക്കാൻ കഴിയും. അത് ശരിയാണ്. ഒരു ആഘോഷത്തിൽ ആദ്യമായി ദൂതന്മാർ എപ്പോഴെങ്കിലും പാടിയിരുന്നെങ്കിൽ അത് സ്വർഗത്തിൽ വെച്ചായിരുന്നു. നിങ്ങൾ ഇയോബ് 38:7 നോക്കുമെങ്കിൽ നിങ്ങൾ ചിലർ കുറിച്ചെടുക്കുന്നത് ഞാൻ കാണുന്നു. ഭൂമിയിൽ ദൈവം തന്റെ ആദ്യ സൃഷ്ടിപ്പ് നടത്താനായി പദ്ധതി തയ്യാറാക്കുമ്പോഴായിരുന്നു. ഈയോബ് ഒരു മഹാൻ ബുദ്ധിമാനായിരുന്നു. അവന് സകലവിധ ജ്ഞാനവും ഉണ്ടായിരുന്നു. അവൻ പറഞ്ഞു, ഞാൻ ചന്തകളിലേക്ക് പോകുമ്പോൾ ചെറുപ്പക്കാരായ രാജകുമാരന്മാർ എന്റെ ഒരല്പം ജ്ഞാനം കേൾക്കാനായി അവരെന്റെ മുന്നിൽ മുട്ടുമടക്കുമായിരുന്നു. അവനോട് അങ്ങനെ പെരുമാറെന്തിനായിരുന്നു എന്നവന് പറയാൻ കഴിയില്ലായിരുന്നു. അങ്ങനെ ദൈവം അവനോട് ചോദിച്ചു, പറയൂ, ഞാൻ നിന്നോട് സംസാരിക്കാൻ ഇറങ്ങി വരാൻ പോകുന്നതിനാൽ നീ ഒരു പുരുഷനെ പോലെ അരമുറക്കിക്കൊള്ളുക. പിന്നെ ദൈവം ഒരു ചുഴലിക്കാറ്റ് ഇറങ്ങി വന്നപ്പോൾ അവൻ ചോദിച്ചു, അയ്യോബേ, ഞാൻ ഭൂമി കടിസ്ഥാനമിട്ടപ്പോൾ നീ എവിടെയായിരുന്നു? പ്രഭാനക്ഷത്രങ്ങൾ ഒന്നിച്ച് ഘോഷിച്ചുല്ലസിക്കുകയും ദൈവപുത്രന്മാരെല്ലാം സന്തോഷിച്ചാർക്കുകയും ചെയ്തപ്പോൾ അയ്യോബേ, അന്ന് നീ എവിടെയായിരുന്നു? അവൻ ആ സമയത്ത് ആത്മവിശ്വാസം കെട്ടവനായി തീർന്നു. നീ എവിടെയായിരുന്നു? നോക്കൂ, ഒരാഘോഷ ചടങ്ങൾ ദൂതന്മാർ ആദ്യമായി എപ്പോഴെങ്കിലും പാടിയിട്ടുണ്ടെങ്കിൽ അത് സ്വർഗത്തിൽ വെച്ചായിരുന്നു. എന്നാൽ അവർ ആദ്യമായി ഭൂമിയിൽ പാടിയത് ദൈവത്തിന്റെ ജനദിവസം ഇടയന്മാരോടായിരുന്നു. ഇമ്മാനുവൽ ഭൂമിയിലായിരിക്കുന്നു. ഒരു ദൂതൻ പാടുന്നത് മനുഷ്യരിൽ ആരെങ്കിലും ഒരാൾ ആദ്യമായി കേട്ടത് ഏളമേറിയ ഇടയന്മാരായിരുന്നു. മുഖത്ത് ചായം തേച്ച് മുടി ബോബ് ചെയ്ത ഷോർട്ടുകൾ ധരിച്ചുകൊണ്ട് അവരുടെ ചുറ്റിനും ഏതെങ്കിലും ഒരു സഭയുടെ മേലങ്കി ചുറ്റിയിരിക്കുന്ന സ്ത്രീകളെ നാം എടുക്കുകയും അവർ അവിടെ നിന്നുകൊണ്ട് എന്തോ ചിലതാണെന്നതുപോലെ പാടുകയും ചെയ്യുന്നു. പിന്നെയും ദൈവം അത് കേൾക്കും നാം വിശ്വസിക്കുന്നുവോ? അവിടെ അവനെ ആനന്ദിപ്പിക്കാനായി വളരെ മുമ്പ് മുതലേ അവന് ദൂതന്മാരുണ്ട്. അവൻ ഒരു മനുഷ്യജീവിയെ സൃഷ്ടിക്കും മുമ്പേ ഉണ്ട്. പുറത്ത് കടന്ന് ജീവിച്ചിട്ട് ആ വസ്ത്രം ധരിക്കുന്ന ദൈവത്തിന് മിളച്ചതയും പിന്നെ അത് ദൈവത്തിൽ നിന്നുമാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ പ്രതീക്ഷിക്കാനും കഴിയും? നിങ്ങൾ പറയും, അതേ, ഞാൻ ഉൾപ്പെട്ടിരുന്നിട്ട് ഞാൻ ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ നീ എവിടെയായിരുന്നു? ഞാൻ അവയെ ഉറപ്പിച്ചിരിക്കുന്നത് എവിടെയാണ്? അവ ചുറ്റിത്തിരിയേണ്ടതിന് അതിന്റെ അച്ചുതണ്ടിനെ എവിടെ ഉറപ്പിച്ചിരിക്കുന്നു? അന്ന് നീ എവിടെയായിരുന്നു? നമ്മുടെ കുറച്ച് ജ്ഞാനത്തെ ദൈവത്തിന് ചോദിക്കേണ്ടതുണ്ടെന്ന് നിങ്ങൾ കരുതുന്നു. നമ്മുടെ ജ്ഞാനം അവന് വിഡ്ഢിത്തം മാത്രമാകുന്നു. അവൻ പറയുന്നതെന്തും അവൻ ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കൂ, ദൈവം മറ്റൊരു സൃഷ്ടിയെ ഉണ്ടാക്കാൻ പോവുകയായിരുന്നു. അവൻ നശ്വരമായ ഭൂമിയെ മർത്യജീവനെ സൃഷ്ടിക്കുകയായിരുന്നു. ദൂതന്മാർ സ്വർഗത്തിൽ പാടുന്നു. എന്നാൽ അവനിവിടെ ഒരു പുതിയ ജീവനെ മനുഷ്യന് വേണ്ടി നിത്യജീവനെ സൃഷ്ടിക്കുകയും തന്റെ ആജ്ഞാനുസാരികളോട് ദൂതന്മാരിലൂടെ അവൻ പാടുകയും ചെയ്യുന്നു. സ്വർഗത്തിലല്ല, ഭൂമിയിൽ. സ്വർഗത്തിന് നിത്യജീവനുണ്ട്, കാണുന്നോ? അന്നവൻ പാടി മർത്യജീവൻ വന്നുകൊണ്ടിരിക്കുമ്പോൾ അവർ സ്വർഗത്തിൽ പാടി, ഇവിടെ ഇതാ അനശ്വരമായ ജീവൻ കടന്നു വരികയും ഇപ്പോൾ അവർ ഇവിടെ ഭൂമിയിലെ ജനങ്ങളോട് പാടുകയും ചെയ്യുന്നു. ആദ്യമായി ഇടയന്മാരോട് വിസ്മയിപ്പിക്കുന്നു. അതങ്ങനെയല്ലേ? അവനൊരു പുതിയ സൃഷ്ടിപ്പ് തുടങ്ങിക്കഴിഞ്ഞിരുന്നു. അതെന്തായിരുന്നു? അവനെ സ്വയം സൃഷ്ടിക്കുകയായിരുന്നു. ദൈവം ജഡത്തിൽ അവതരിച്ചു, നമ്മുടെ ഇടയിൽ പാർത്തു. ബൈബിൾ അത് പറയുന്നു, ദൈവ സൃഷ്ടിയുടെ ആരംഭത്തിൽ ദൈവം മനുഷ്യരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട യേശു ക്രിസ്തുവൽ അവന്റെ പുത്രനിൽ ദൈവം വസിച്ചു. അവൻ തന്റെ കൂടാരം മാംസത്തിലും അസ്ഥിയിലും നിർമ്മിക്കുകയും ആ കൂടാരത്തിൽ വസിക്കുകയും ചെയ്തു. ദൈവം ഇമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ. അവൻ സ്വയം അവന് വേണ്ടി അതിൽ വസിക്കാനായി അതിലൂടെ തന്റെ ആജ്ഞാനുവർത്തിയിലുള്ളവയോട് അവന്റെ വചനത്തെ പ്രതിഫലിപ്പിക്കാനായി ഒരു കൂടാരം നിർമ്മിച്ചു. നിങ്ങൾ ക്രിസ്തുവിനെ നോക്കുമ്പോൾ ദൈവം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാനാകുന്നു. ഓർത്തിരിക്കൂ, ഒരു രാജാവിന് ജനനത്തിൽ അവിടെ എല്ലായ്പ്പോഴും പാട്ടുപാടാറുണ്ട്. എത്ര പേർക്കതറിയാം? തീർച്ചയായും നിങ്ങൾ അറിയുന്നു. അതേ, ഇപ്പോൾ ഈ രാജാവ് ഇവിടെ ഭൂമിയിൽ ജനിക്കാറാകുമ്പോൾ ഒരു സ്ത്രീ അവിടെ എവിടെയെങ്കിലുമുള്ള ഒരു ഭദ്രാസനത്തിലേക്ക് ഓടിപ്പോയി പെട്ടെന്നൊരു കിടക്ക തയ്യാറാക്കുവിൻ, ഡോക്ടറെ വിളിക്കുവിൻ എന്നുകൊണ്ടെന്നാൽ ഞാൻ ഇമ്മാനുവലിനെ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ പോവുകയാണ് എന്ന് പറയുന്നതിനെ പറ്റി നിങ്ങൾക്കൊന്ന് ചിന്തിക്കാമോ? നസ്രയത്തിലെ ഒരു പാവപ്പെട്ട സ്ത്രീ, ഏറ്റവും ചെറിയ പട്ടണം ട്യൂസനോ ശേഷിക്കുന്ന മറ്റേതിനേക്കാളും ചെറുത്, എന്നിട്ടും ഈ മകളെ ഓടി വന്ന് അവിടെയുള്ള മഹാനായ മഹാപുരോഹിതനോട് പറയുകയാണ്, ഞാൻ ഇമ്മാനുവലിന് ജന്മം കൊടുക്കാൻ പോകുന്നു. അവർ അവളെ ജയിലെറിഞ്ഞു കളയും. തീർച്ചയായും അവർ ചെയ്യും. അവർ തീർച്ചയായും ചെയ്യും. അങ്ങനെയുള്ള ഒന്ന് അവന്റെ ജനങ്ങളുടെ ഇടയിലേക്ക് ഒരു മത നിന്ന കൊണ്ടുവരും. അവൻ അതിനായി നിലകൊള്ളുകയില്ല. അത് മാത്രമല്ല, അവൻ ഇന്നും അത് ചെയ്യില്ല. എന്നാൽ അതുപോലെ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ ശ്രദ്ധിക്കൂ, ഒരു ഗാനാലാപനം ഉണ്ടായിരിക്കണം. രാജാക്കന്മാർ അവന് പാടേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. അവന് വേണ്ടി ജനങ്ങൾ പാടേണ്ട ആവശ്യമില്ലായിരുന്നു. കാരണം ജനങ്ങൾ അവനിൽ വിശ്വസിച്ചിരുന്നില്ല. ആ കാരണത്താലാണ് ഇവിടെ അത് വരുന്നു. ഒരു പക്ഷേ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാകും. അതുകൊണ്ടാണ് ജനങ്ങളെന്ന് ദൈവത്തെ പുകഴ്ത്താൻ ലജ്ജിക്കുന്നത്. അവർ ക്രിസ്തുവിനെ കുറിച്ച് ലജ്ജിക്കുന്നു. മഹത്തായ ഭദ്രാസനങ്ങൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ സ്വീകരിക്കില്ല. അവർ അവരുടെ പൗരോഹിത്യ സമ്പ്രദായത്താൽ അത്രമാത്രം ഉറച്ചിരിക്കുന്നതിനാൽ അവരത് സ്വീകരിക്കില്ല. ദൈവത്തിന് സ്തുതി ലഭിക്കേണ്ടതിന് അവൻ ആരെയെങ്കിലും കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഞാൻ യോഹന്നാനെ വീണ്ടും ഉദ്ധരിക്കുന്നു, അവൻ ഈ കല്ലുകളിൽ നിന്നും അബ്രഹാമിന് മക്കളെ ഉളവാക്കാൻ കഴിയും. ശ്രദ്ധിക്കൂ, അവന്റെ ആജ്ഞാനുസാരികൾ അവന് തീർത്തും പാടിയിരിക്കണം. അന്ന് അവന്റെ ആജ്ഞാനുസാരികൾ അവന്റെ ദൂതന്മാരമായിരുന്നു. അവർ അവന്റെ സന്ദേശം എടുത്തുകൊണ്ടു പോകേണ്ട അവന്റെ ഇടയന്മാരോട് പാടി. ആദ്യമായത് കേട്ടത് ആരാണ്? തീർച്ചയായും അവന്റെ ആജ്ഞാനുസാരികളായിരുന്നു. അവരാണ് രാജാവിന്റെ ഗാനാലാപനം ആദ്യമായി കേട്ടത്. അവന്റെ ആജ്ഞാനുസാരികളായിരിക്കണം. അവന്റെ ആജ്ഞാനുസാരികൾ എന്താണ്? നന്നെ ആശ്ചര്യപ്പെടുത്തുന്നു. അങ്ങനെയല്ലേ സഹോദരന്മാരെ? അത് അവന്റെ പൗരോഹിത്യത്തിലുള്ളവരായിരുന്നില്ല, അത് മതതത്വവേദ ശാസ്ത്രികളായിരുന്നില്ല. അത് ശരിയാണ്, അത് വിഭാഗ്യ സമാജനങ്ങളായിരുന്നില്ല. അല്ല, അത് ഇടയന്മാരായിരുന്നു. എന്തുകൊണ്ടാണ്? അവിടെ ഒരാട് ജനിച്ചിരുന്നു, അതായിരുന്നു കാരണം. കാണുന്നു, അത് വിശ്വസിക്കുമെന്ന് ദൈവം അറിഞ്ഞിരുന്ന അവന്റെ ആജ്ഞാനുസാരികൾ അത് കേട്ടു. ദൈവം തന്റെ സന്ദേശത്തെ അത് വിശ്വസിക്കുന്നവരുടെ മുന്നിലേക്ക് അയച്ചു. അവന്റെ പക്കൽ സകല ജ്ഞാനവുമുണ്ട്. അവന്റെ സന്ദേശത്തെ എവിടേക്ക് അയക്കണമെന്നും ആരത് വിശ്വസിക്കുമെന്നും അവൻ അറിയുന്നു. സ്വർഗത്തിലെ പരമോന്നതിൽ നിന്നും ഭൂമിയിലെ ഏറ്റവും താഴെയുള്ള മനുഷ്യരിലേക്ക്. മത്തായി 5 യേശു പറഞ്ഞു, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളതാകുന്നു. മറിയ, നിങ്ങൾ തിരുവഴുത്തുകളെ കുറിച്ചെടുക്കുന്നെങ്കിൽ, അത് മത്തായി 5 നിങ്ങൾ തിരുവഴുത്തുകളെ കുറിച്ചെടുക്കുന്നെങ്കിൽ, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ തിരുവഴുത്തുകളെ കുറിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. ലൂക്കോസ് 1:52 മറിയ പറഞ്ഞു, അവൾ ആത്മാവിനാൽ അഭിഷേകം ചെയ്തു, പരിശുദ്ധാത്മാവ് അവളുടെ മേലായിരുന്നപ്പോൾ അവൾ പറഞ്ഞു, താണവരെ അവൻ ഉയർത്തിയിരിക്കുന്നു. യേശുവിന്റെ അമ്മയായ മറിയയാണ് അത് പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞു, താണവരെ അവൻ ഉയർത്തിയിരിക്കുന്നു. ലൂക്കോസും കൂടെ അത് പറഞ്ഞിരിക്കുന്നു. സാധാരണ ജനം അവനെ ആനന്ദത്തോടെ കേട്ടുപോന്നു. ആ യോഗ്യന്മാരല്ല, ആ മതതത്വവേദ ശാസ്ത്രികളല്ല, ദിവ്യത്വത്തിന്റെയും ന്യായപ്രമാണത്തിന്റെയും ഡോക്ടർമാരല്ല. സാധാരണ ജനം അവനെ ആനന്ദത്തോടെ കേട്ടുപോന്നു. താണതരത്തിലെ ജനം. പരിശുദ്ധ തിരുവഴുത്തിൽ അങ്ങോളം ഇങ്ങോളം വീണ്ടെടുപ്പിന്റെ സന്ദേശം ഇടയന്മാർക്ക് ആടിലൂടെയാണ് നൽകിയിരിക്കുന്നത്. ഞാനിപ്പോൾ അവസാനത്തിലേക്ക് വരികയാണ്, കാരണം നമുക്ക് അവസാനിപ്പിക്കേണ്ട സമയമെടുത്തു വരുന്നു. എനിക്ക് നിങ്ങളെ ഈ ചിന്തയിലേക്ക് കൊണ്ടുവരേണ്ടതിന് ഞാൻ വളരെയേറെ തിരുവഴുത്തുകളെ വിട്ടുകളയുകയാണ്. തിരുവഴുത്തിൽ അങ്ങോളം ഇങ്ങോളം വീണ്ടെടുപ്പിനെ പ്രതിനിധീകരിച്ചിരിക്കുന്നത് ഇടയന്മാരിലും ആടിലൂടെയുമാണ്. അത് ശരിയാണ്, നാം എല്ലാവരും അത് അംഗീകരിക്കും. എന്തുകൊണ്ടാണ്? അത് നിഴലുകളായും മാതൃകകളായുമായിരുന്നു. മാത്രമല്ല, എന്തും ഞാൻ എന്റെ കൈ കണ്ടിട്ടില്ലെങ്കിൽ, ഞാൻ എന്റെ കൈയുടെ നിഴൽ ഇവിടേക്ക് നോക്കി കണ്ടാൽ എനിക്ക് 5 ഉള്ളതായി കാണാനാകും. അതൊരു പ്രതിഫലനമാണെന്ന് ഞാൻ അറിയുന്നു. പോസിറ്റീവിനെ പ്രതിഫലിപ്പിക്കുന്ന ഒന്നാണ് നെഗറ്റീവ്. ആ കാരണത്താലാണ് എപ്പോഴും സന്ദേശം കടന്നു വന്നത്. ആടിനാൽ വീണ്ടെടുക്കപ്പെടാൻ കാരണം ആരംഭം മുതലേ അത് ആടിലൂടെയും ആട്ടിടയന്മാരിലൂടെയുമായിരുന്നു. അതവൻ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നു. സകലതും നിഴലുകളും മാതൃകളുമാകുന്നു. നമുക്കിപ്പോൾ ആരംഭത്തിലേക്ക് നോക്കാം. ആദാമും ഹവ്വയും അവരുടെ സന്ദേശം കേൾക്കാനായി അവന്റെ സന്നിധി നിന്നപ്പോൾ അവരുടെ അരയോളം ആടിന്റെ തോലിനാൽ ചുറ്റപ്പെട്ടിരുന്നു. ആദ്യത്തെ സന്ദേശം കേട്ടിരുന്നത് കൊല്ലപ്പെട്ട ഒരു ആട്ടിന്റെ തോലിനാൽ ചുറ്റപ്പെട്ട അവസ്ഥയിൽ നിന്നുകൊണ്ടായിരുന്നു. ദൈവം അതിനെ കൊന്നു. ആദാമിനെയും ഹവ്വയെയും അതിനാൽ ചുറ്റി. അവരവരുടെ അത്തിയില മതം ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ അത് പ്രാവർത്തികമായിരുന്നില്ല. പ്രായശ്ചിത്തത്തിന് ആടിനെ ബലിയർപ്പിക്കുക എന്നത് ഏറ്റവും ആദ്യം മുതലേ സ്ഥാപിക്കപ്പെട്ടിരുന്നു. ആടിനെ ബലി കഴിക്കുക. ഇപ്പോൾ നാം ഇതിനെ ഇവിടെ അവസാനിപ്പിച്ചിട്ട് അത് ഇടയന്മാർക്ക് എന്തുകൊണ്ടാണ് നിങ്ങൾ കാണിച്ചു തരാൻ പോവുകയാണ്? കൂടാതെ അതെന്തുകൊണ്ടായിരിക്കണം അവന് ഒരു ആടുണ്ടായിരിക്കണം? ഇപ്പോൾ പഴയ നിയമത്തിലെ പ്രവാചകന്മാർ അവരെ സ്വയം ഒരു ആട്ടിൻ തോലിനാൽ ചുറ്റിയിരുന്നു. നമുക്കതറിയാം, സമ്പൂർണമായ ആട് വരുന്നു എന്ന അവന്റെ വചനത്തിലുള്ള അവരുടെ വിശ്വാസത്തെ സൂചിപ്പിച്ചിരുന്നു. അതുകൊണ്ടാണ് പ്രവാചകന്മാർ. ഇപ്പോൾ ദൈവത്തിന്റെ വചനം മതത്വവേദശാസ്ത്രിയുടെ അടുക്കൽ വരുന്നില്ല. ഇല്ല, അവനൊരുവനാണ് അതിനെ കൂട്ടിക്കുഴച്ച് കളയുന്നത്. അത് ശരിയാണ്, എവിടെയും അങ്ങനെ ഒരു കാര്യം പറയുന്നില്ല. നിങ്ങൾ പറയും, അതെ, ഈ വ്യക്തി ഒരു മതത്വവേദശാസ്ത്രിയാണ്. എന്റെ അറിവിനനുസരിച്ച് മറ്റേതൊന്നിനെയും പോലെ അവനെ അത് വചനത്തിന് ദൂരമായി അത് അകറ്റിക്കളയും. കാണുന്നു, കർത്താവായ ദൈവത്തിന്റെ വചനം, മാറ്റമില്ലാത്ത ദൈവം, ഒരിക്കലും മാറ്റപ്പെടുന്നില്ല. ബൈബിളിൽ എല്ലായിടത്തും ദൈവത്തിന്റെ വചനം പ്രവാചകന്മാരുടെ അടുക്കലേ വന്നിരുന്നുള്ളൂ. മതതത്വവേദ ശാസ്ത്രികൾക്കോ ഡോക്ടർമാർക്കോ അല്ല, പ്രവാചകന്മാർക്ക്. അവരെപ്പോഴും ഓരോ സമയത്തും നിരസിക്കപ്പെട്ടും തിരസ്കരിക്കപ്പെട്ടും ഇരുന്നു. മാത്രമല്ല, സാധാരണ പ്രവാചകന്മാർ ആടുമേയ്ക്കുന്നവരായിരുന്നു. പ്രവാചകന്മാർ അവരെ സ്വയം ആട്ടിൻ തോലിനാൽ ചുറ്റിയിരുന്നു. കാരണം അവർ ആട് മേയിച്ചുകൊണ്ടിരുന്ന ആടിന്റെ തോലായിരുന്നു അവർ ധരിച്ചിരുന്നത്. ഒരു കുറ്റം വിധിക്കപ്പെട്ട തലമുറയ്ക്കുള്ള ആദ്യ സന്ദേശം ആട്ടിൻ തോൽ ധരിച്ചിരുന്നപ്പോഴായിരുന്നു. പ്രവാചകന്മാർ, ഞാൻ വീണ്ടും പറയുകയാണ്, അവരുടെ ചുറ്റും ആട്ടിൻ തോൽ ചുറ്റിയിരുന്നു. കാരണം ആ യാഗത്തിനായി ഒരു സമ്പൂർണ്ണ ആട് വരുന്നു എന്നവർ വിശ്വസിക്കുന്നു എന്ന് അതുമായി അവർ സാക്ഷീകരിച്ചിരുന്നു. ആട്ടിൻ തോലിന് മുകളിലൂടെ ദൈവത്തിന്റെ വചനം അവരുടെ അടുക്കൽ വന്നിരുന്നു. ഈ ആട് മേയ്ക്കുന്നവർ അഥവാ ഈ പ്രവാചകന്മാർ സാധാരണ ആട് മേയ്ക്കുന്നവരാണ്. അബ്രഹാം ഒരാട്ടിടയനായിരുന്നു, യാക്കോബ് ഒരാട്ടിടയനായിരുന്നു, മോശെ ഒരാട്ടിടയനായിരുന്നു, ദാവീദ് ഒരാട്ടിടയനായിരുന്നു. ദൈവത്തിന്റെ സകല പ്രതിനിധികളും സാധാരണ ആട്ടിടയന്മാരായിരുന്നു. അതെന്തുകൊണ്ടാണ് ഇടയന്മാർക്ക് വന്നതെന്ന് ഇപ്പോൾ നാം കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഇടയന്മാർ അവയെ നയിക്കാനില്ലാതെ ആട് നിസ്സഹായകനാണെന്ന് അവർ അറിഞ്ഞിരുന്നു. അവർ ഒരു ആട് തീർത്തും നിസ്സഹായനാണ്. അവന് സ്വയം പോകാൻ കഴിയില്ല. ആ കാരണത്താലാണ് ദൈവം തന്റെ വിശ്വാസികളായ കുഞ്ഞുങ്ങളെ ആടുമായി ഉപമിച്ചിരിക്കുന്നത്. അവരെ നയിക്കേണ്ടതുണ്ട്. എന്നാൽ നിങ്ങളെ എന്തു നയിക്കുന്നു എന്ന് ശ്രദ്ധിച്ചു കൊള്ളുക. ഒരു കോലാടിനെടുക്കരുത്, അവൻ നിങ്ങളെ കശാപ്പുശാലയിലേക്ക് നയിക്കും. ദൈവം നമുക്കൊരിക്കലും ഒരു കോലാടിനെ തന്നിട്ടില്ല. അവൻ നമുക്ക് അവന്റെ പുത്രനെ, പരിശുദ്ധാത്മാവിനെ നമ്മെ നയിക്കാനായി നൽകി. അവനാണ് നമ്മുടെ വഴികാട്ടി. മനുഷ്യനിർമ്മിതമായ ഏതെങ്കിലും ആട്ടിടയനല്ല. എന്നാൽ ആടുകളുടെ ആഹാരത്തിന്മേൽ ആടുകളെ നയിക്കുന്ന ദൈവത്താൽ നിയമിക്കപ്പെട്ട ഒരിടയൻ. ഇപ്പോൾ നിങ്ങളൊരു പന്നിയെ എടുത്ത് നിങ്ങൾ ഈ പന്നിയോട് പറയൂ, ഞാൻ നിന്നെ ഒരാടാക്കാൻ പോകുകയാണ്. നിങ്ങൾ അവനെ കഴുകുന്നു, അവന്റെ വിരലിന്റെ നഖത്തിൽ ചായം തേക്കുകയും പിന്നെ അങ്ങനെയെല്ലാം ചെയ്യുകയും ചെയ്യുന്നു. ഒരാടിന് കൊടുക്കുന്നത് പോലെയുള്ള ആഹാരം അവന് കൊടുത്ത് അവന് ആവശ്യത്തിലുള്ള ഒരു ക്രമീകൃത ആഹാരം കൊടുക്കുന്നു. അവിടെ അവനെ നിലത്തോ, അതല്ല ആടിനെ കൂട്ടമായി കെട്ടുന്നിടത്തോ, കാലിത്തീറ്റ ചെടി വളർത്തുന്നിടത്തോ എവിടെയെങ്കിലും അവനെ ആക്കിയിരിക്കൂ. എവിടെയെങ്കിലും ഒരു ചെളിക്കുണ്ടുണ്ടെങ്കിൽ ഈ പന്നി അവന് പോകാൻ കഴിയുന്നത്രയും വേഗം ആ ചെളിക്കുണ്ടിലേക്ക് നേരെ പോകുന്നു. കാണുന്നു, എന്തുകൊണ്ടാണ്? അതിന്റെ കാരണം അവന്റെ പ്രാകൃതം അപ്പോഴും ഒരു പന്നിയുടേതായിരിക്കുന്നു. ആ കാരണത്താലാണ് സഭാംഗങ്ങൾ ഇന്ന് ലോകത്തിന്റെ കാര്യങ്ങൾ രസിച്ചിരിക്കുന്നത്. നോക്കൂ, കാരണം അവരുടെ പ്രകൃതത്തിന് മാറ്റം വന്നിട്ടില്ല. അവരെല്ലാം ഏതൊരു വിധത്തില സഭാസംബന്ധിയും മതതത്വ വേദശാസ്ത്രപരമായ പന്നികളുടെ ആഹാരവും കഴിക്കുന്നു. എന്നാൽ ദൈവത്തിന്റെ വചനത്തിനു വേണ്ടി അവർ നിലകൊള്ളുകയില്ല. അവർ പോയി വചനം കേൾക്കുകയും, നിങ്ങൾക്കറിയാമോ, ലോകത്തിലുള്ള ഏറ്റവും വലിയ കുടിലൻ പണ്ടത്തെ ഒരു കാക്കയാണ്. ബൈബിളിൽ രണ്ടെണ്ണത്തെ പെട്ടകത്തിന് പുറത്ത് വിട്ടയച്ചു. കാക്ക പുറത്തുപോയി, പിന്നെ തിരികെ വന്നില്ല. കാരണം അവനൊരു ശവന്തീനിയാണ്, ചീഞ്ഞളിഞ്ഞ മാംസം ഭക്ഷിക്കുന്ന ഒരുവനാണ്. അവൻ ചത്ത ജന്തുക്കളുടെ മേലിരുന്നുകൊണ്ട് ചത്ത ജന്തുക്കളുടെ ഭക്ഷണത്താൽ അവന്റെ വയറ് നിറച്ചു. എന്നാൽ അവൻ പ്രാവിനെ പുറത്തുവിട്ടപ്പോൾ ആ പ്രാവിന് ദുർഗന്ധത്തിന്മേൽ നിൽക്കാനായില്ല. അതിനാൽ അവൾ പിതാവിന്റെയും നോഹയുടെ വീട്ടിലേക്ക് തിരികെ വന്നിട്ട് നോഹ അവളെ അകത്ത് കടത്തുവോളം കഥകൾ മുട്ടിക്കൊണ്ടിരുന്നു. ഇപ്പോൾ ഒരു കാക്കയ്ക്ക് അവിടെ ഇരുന്ന് ചത്ത കുതിരയെ ദിവസം മുഴുവനും തിന്നാനും പിന്നെ നേരെ വയലിലേക്ക് പറന്നു ചെന്ന് പ്രാവിനോടൊപ്പം ധാന്യം കഴിക്കാനും കഴിയും. എന്നാൽ ഒരു പ്രാവിന് അവിടേക്ക് പറന്നു ചെന്ന് ഒരു ചത്ത കുതിരയെ തിന്നാനും പിന്നെ വീണ്ടും ധാന്യം കഴിക്കാനും കഴിയില്ല. അത് അതിനെ കൊന്നുകളയും. നോക്കൂ, പ്രാവിനൊരു പിത്താശയ ഗ്രന്ഥിയില്ല, അവയ്ക്കത് ദഹിപ്പിക്കാനാകില്ല. ദൈവത്തിന്റെ ഏതൊരു പ്രാവും, ഏതൊരു വചനം ഭക്ഷിക്കുന്ന പ്രാവും ആടും, ഒരു ശുദ്ധ മൃഗം, നിങ്ങൾ അവയ്ക്ക് ലോകത്തിന്റെ കാര്യങ്ങളെ കൊടുക്കാനായി പോയാൽ അവരുടെ ഗുരു പറഞ്ഞത് അവർ അറിയുന്നു. ഒരുവൻ ലോകത്തെയും അതിലുള്ളതിനെയും സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ സ്നേഹം അവനിലില്ല. ദൈവത്തിന്റെ വചനത്തിനെതിരായിട്ടുള്ള എന്തെങ്കിലും നിങ്ങൾ അവന് കൊടുത്തു നോക്കൂ, അവൻ അതിനായി നിൽക്കില്ല. എന്നാൽ പിശാചിനതും പിന്നെ ലോകത്തെയും എടുക്കാനാകുന്നു. അതെല്ലാം ദൈവത്തിൽ നിന്നുമാണെന്ന് പറയുന്നു. നിങ്ങൾക്ക് എണ്ണയും വെള്ളവും കൂട്ടിച്ചേർക്കാൻ കഴിയില്ല, അത് കൂടിച്ചേരുകയില്ല. അവരെ എല്ലാ ഇടയന്മാരും ഇടയന്മാരെ കൂടാതെ ആട് നിസ്സഹായന്മാരാണെന്നും അവർ അറിഞ്ഞിരുന്നു. അവർ ഇടയന്മാരായിരിക്കുകയും അവൻ തീർച്ചയായും നയിക്കപ്പെടേണ്ടതുണ്ടെന്ന് അറിഞ്ഞിരിക്കുകയും ചെയ്തിരുന്നു. അത് കാണുന്നത്ര ദയനീയമാകുന്നു. ഇന്ന് പന്നിയുടെ തീറ്റ അവർ ആടിന് തീറ്റാൻ ശ്രമിക്കുന്നു. എന്നാൽ ഒരാടത് തിന്നുകയില്ല. ഇല്ല സർ, നോക്കൂ, അവിടെ പുറകിൽ നിന്നും പന്നിയുടെ ആഹാരം അവർ ആടിനെ കൊണ്ട് തീറ്റിക്കാൻ ശ്രമിക്കുന്നു. വചനം കടന്നു വന്നപ്പോൾ അവർ പന്നിയുടെ ആഹാരം കഴിച്ച് അത്രയേറെ ശീലമാക്കിയിരുന്നതിനാൽ അവർക്ക് വചനം അറിയാനായില്ല. അതാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത്. ദൈവം ഒരു പ്രത്യേക കാര്യം ചെയ്യും എന്നുണ്ടായിരുന്നിട്ട് അതേ കാര്യത്തെ സമർത്ഥിക്കുകയും തെളിയിക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ അവർ പന്നിയുടെ ആഹാരം തിന്നുകൊണ്ടിരുന്നതിനാൽ ഒരു പന്നിയുടെ മിശ്രിതാഹാരം അതുവരെയും നിങ്ങൾ അതേ അവരോടൊന്നും സംസാരിക്കരുത്, അവർ അത് കേൾക്കുക പോലുമില്ല. അത്ര തന്നെ. നായ് ബൈബിൾ പറയുന്നു, ഒരു നായ് അതിന്റെ ഛർദിയിലേക്ക് തിരിയുന്നത് പോലെയും പന്നി അതിന്റെ ചെളിക്കുണ്ടിലേക്ക് എന്ന പോലെയും അങ്ങനെ തന്നെ അവരും ചെയ്യുന്നു. വചനം കേൾക്കും, പിന്നെയും ആ അതേ പഴയ ഛർദിയിലേക്ക് തിരികെ പോകുന്നു. പിന്നെ പറയും, ആ അത് മതഭ്രാന്താണ്, അങ്ങനെയുള്ള ഒരു കാര്യത്തിൽ വിശ്വസിക്കരുത്. ദൈവം ആടിന്നത് ചെയ്യുന്നു. അവർ തികച്ചും വചനത്തിന്റെ ആഹാരക്രമത്തിൽ ആശ്രയിക്കുന്നു. അവർ മറ്റൊരാഹാരക്രമം എടുക്കുകയില്ല. ഒരു വാസ്തവമായ ആടിന് നിങ്ങൾക്ക് മതസംബന്ധിയായ ഒരു ആഹാരക്രമം കൊടുക്കാനാവില്ല. ഇല്ല ഇല്ല, നിങ്ങൾ പോയി അവരോട് പറയൂ, ഇപ്പോൾ നോക്കൂ, നാം എല്ലാവരും ഒരുമിക്കാൻ പോവുകയാണ്, ഇപ്പോൾ നാം എല്ലാവരും ഒന്നാകണമെന്ന് യേശു പ്രാർത്ഥിച്ചിരിക്കുന്നു. അതേ കാര്യം തന്നെ നിങ്ങൾ കുറച്ചു മുമ്പ് ട്യൂഷനിൽ കേട്ടിരുന്നു. ചില ദിവസം കുമ്പായിരുന്നു, എന്നാൽ അതൊരു കളവായിരുന്നു. യേശു അങ്ങനെ പ്രാർത്ഥിച്ചിട്ടില്ല. എങ്ങനെ അവൻ ചെയ്തിട്ട്? വചനം അത് തെറ്റാണെന്ന് അത് തന്നെ എങ്ങനെ പറയും? അതിന്റെ മേൽ തന്നെ തിരിച്ചടിക്കുകയോ? എങ്കിൽ ദൈവം മറ്റേതൊരു മനുഷ്യനും മേലല്ല. യേശു പറഞ്ഞു, രണ്ടുപേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കുമോ? നിങ്ങൾ മെത്തഡിസ്റ്റിനെയും ബാപ്റ്റിസ്റ്റിനെയും പ്രസ്ബിറ്റേറിയനെയും പിന്നെ കത്തോലിക്കനെയും അതിനെല്ലാത്തിനെയും എടുത്ത് ഒന്നായിട്ട് അറിയുന്നത് എങ്ങനെ? ഒരുപക്ഷെ നിങ്ങളൊരു മനുഷ്യന്റെ തലയ്ക്ക് കീഴിലായെന്ന് വരാം. എന്നാൽ ഞാനും നീയും ഒന്നായിരിക്കുന്നത് പോലെ അവർ ഒന്നായിത്തീരണം എന്നാണ് യേശു പറഞ്ഞത്. ഇപ്പോൾ അവൻ ആഗ്രഹിക്കുന്നത് നാം എല്ലാവരും അവനിൽ ഒന്നായിത്തീരണമെന്നാണ്. അത് വചനമാകുന്നു. ആമേൻ. അവിടെയാണത്, പിതാവുമായി ഒന്നാകണം. പിതാവാണ് പുത്രൻ, ഒന്നു തന്നെയാണ്. കൂടാതെ അത് ഒരേ വചനവുമാകുന്നു. വചനം പ്രത്യക്ഷമായി മറ്റേതൊരു ദിവസത്തും സ്വയം പ്രകടമാക്കപ്പെട്ടിരുന്നത് പോലെ ഈ കാലത്തും പ്രകടമാക്കപ്പെട്ടിരിക്കുന്നു. അതിനാൽ നിങ്ങൾ ഒന്നായിത്തീരണം. ശ്രദ്ധിക്കൂ, അവൻ പറഞ്ഞു, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെയും അയക്കുന്നു. അവനെ അയച്ച പിതാവ് വചനത്തെ തീർച്ചപ്പെടുത്താനായി അവനോടൊപ്പം പോയി. അവന്റെ ജനങ്ങളെ അയച്ച അതേ യേശു തന്നെ അവനയച്ച ജനങ്ങളിലൂടെ പോയിട്ട് പറഞ്ഞു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ നിങ്ങളും ചെയ്യും. തീർച്ചയായും നാം ഒന്നാകണം എന്നവൻ പ്രാർത്ഥിച്ചിരുന്നു. അവനുമായി ഒന്നാകണം, ഒരു സംഘടനയുമായി ഒന്നാകണമെന്നല്ല, ഒരു സിദ്ധാന്തവുമായി ഒന്നാകണമെന്നല്ല, എന്നാൽ ദൈവവുമായി ഒന്നാകണം. കാരണം ദൈവവും അവന്റെ വചനവും ഒന്നാകുന്നു. യേശുവും ദൈവവും ഒന്നായിരുന്നു. നിങ്ങളും ഞാനും വചനവും ഒന്നായിത്തീരണം. അത് ശരിയാണ്. നാം വചനവുമായി ഒരേ ഐക്യത്തിലായിരിക്കണം. മറ്റാരെങ്കിലും പറയുന്ന ഏതിലെങ്കിലും അല്ല. ഇത് സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവാകുന്നതല്ല. അതെന്തു പറയുന്നുവോ അതിനെടുക്കുക, അത് വിശ്വസിക്കുക. ദൈവം അതിനെ സമർത്ഥിച്ച് കാണിക്കുകയും അത് ശരിയാണെന്ന് തെളിയിക്കുകയും ചെയ്യും. അത് ശിഷ്യന്മാർക്ക് വേണ്ടി മാത്രമായിരുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നു. അതിനായി അവന്റെ വചനത്തെ എടുത്തുകൊണ്ട് പോയി ഒരിക്കൽ ശ്രമിച്ചു നോക്കൂ. അവൻ വാഗ്ദത്തം ചെയ്തിരുന്നത് പോലെ തന്നെ അത് നിങ്ങൾക്കായി പ്രവർത്തിക്കുന്നത് കണ്ടുപിടിക്കാനാകും. അതെ സാർ, അവർ പന്നിയുടെ ആഹാരം കഴിക്കില്ല. അവർക്കൊരാടിന്റെ ആഹാരക്രമം തന്നെ ആവശ്യമായിരിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ 10 അത് പ്രസിദ്ധമാക്കുന്നു. എന്റെ ആടുകളിന്റെ ശബ്ദം അറിയുന്നു. അവൻ വചനമാണെങ്കിൽ പിന്നെ അവന്റെ ശബ്ദം ഏതു വിധത്തിലുള്ളതായിരിക്കും? എന്റെ ആടുകൾ എന്റെ ശബ്ദം അറിയുന്നു, അവൻ അന്യന്മാരെ അനുഗമിക്കില്ല. കാണുന്നോ? യേശു പറഞ്ഞു, ഒരു അപരിചിത ശബ്ദത്തെ അവർ അനുഗമിക്കില്ല. അതിനാൽ അവന്റെ ആടുകൾ ഒരു അപരിചിതന്റെ ശബ്ദത്തെ അനുഗമിക്കില്ല. അവർ അവരെ അനുഗമിക്കില്ല. പ്രവാചകന്മാരും ഇടയന്മാരും ആടും എല്ലാവരും വരവിനെ സാക്ഷീകരിക്കുന്നു. മാറ്റമില്ലാത്ത ദൈവത്തിന്റെ മാറ്റപ്പെടാനാകാത്ത ഈ ദിവസത്തിന്റെ വചനത്തിന്റെ പദ്ധതികളെ നോക്കുക. ഇപ്പോൾ ഒരു ചില നിമിഷങ്ങൾ ചിന്തിക്കൂ. മാറ്റപ്പെടാനാകാത്ത വചനം. ഇപ്പോൾ നോക്കൂ, മോശെ നോഹയുടെ സന്ദേശമായി വന്നിരുന്നെങ്കിൽ അത് പ്രവർത്തിക്കില്ല. യോഹന്നാൻ സ്നാപകൻ മോശയുടെ സന്ദേശമായി വന്നിരുന്നെങ്കിൽ അത് പ്രവർത്തിക്കില്ലായിരുന്നു. യേശു മോശയുടെയോ നോഹയുടെ സന്ദേശമായി വന്നിരുന്നെങ്കിൽ അത് പ്രവർത്തിക്കില്ലായിരുന്നു. വെസ്ലേ ലൂഥറൻ സന്ദേശമായി വന്നാൽ അത് പ്രവർത്തിക്കില്ല. പെന്തക്കോസ്തുകൾ വെസ്ലിയുടെ സന്ദേശമായി വന്നാൽ അത് പ്രവർത്തിക്കുമായിരുന്നില്ല. അത് വളരെ അടുത്തായി നാം സാക്ഷീകരിച്ചത് കേട്ടിരുന്നു. ഇപ്പോൾ ദൈവം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. വചനത്തിലേക്ക് മാത്രം നോക്കുമെങ്കിൽ നാം എവിടെയാണെന്ന് നിങ്ങൾക്ക് കാണാനാകുന്നതാണ്. പിന്നെ ആദ്യത്തെ പ്രഖ്യാപനം ഇടയന്മാർക്കുണ്ടായതെന്തുകൊണ്ടെന്നാൽ ഈ എല്ലാ പ്രവാചകന്മാരും ഈ മഹാന്മാരായ എല്ലാ മനുഷ്യരും ഇടയന്മാരായിരുന്നിട്ട് മാറ്റമില്ലാത്ത ഒരുവൻ അത് മതതത്വ വേദശാസ്ത്ര അടുക്കലേക്ക് കൊണ്ടുവന്ന് ദൈവം തന്റെ വ്യവസ്ഥയ്ക്ക് ഇവിടെ എന്തിനു മാറ്റം വരുത്തണം? അത് ഇടയന്മാരായിരുന്നു. സമ്പൂർണമായ ആ ആടിന്റെ ആഗമനം പാപബലി ഇടയന്മാരുടെ അടുക്കലേക്ക് തന്നെ വരേണ്ടതുണ്ട്. മറ്റാരെക്കാളും ഇടയന് തന്റെ ആടിനെ കുറിച്ചറിയാം. ഒരു ഇടയനെ പോലെ ആടിനെ കുറിച്ചറിയുന്ന ആരുമില്ല. അവൻ അതിന് പരിശീലിക്കപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല, ഏതു തരത്തിലുള്ള ആഹാരമാണ് അവ കഴിക്കുന്നതെന്നും അറിയാം. അവ ആട് എന്തു തിന്നുമെന്ന് അവനറിയാം. അവ തിന്നുന്നതിനാൽ അവൻ തന്റെ ആടിനെ പറ്റി അറിയുന്നു. ആ ഒരാട് പന്നികൾക്കുള്ള ആഹാരത്തിലേക്ക് പോയി പന്നിയുടെ ആഹാരം കഴിക്കുന്നത് കണ്ടാൽ നിങ്ങൾ പറയും, ആ ശമന്തീനിയെ പുറത്താക്കി കളയൂ. ആണെന്നോ? അതുകൊണ്ട് അവയെ എവിടേക്ക് അയക്കണമെന്ന് ദൈവത്തിനറിയാം. ഈ പ്രവാചകന്മാരുടെ ആട്ടിൻ തോലിന്റെ കീഴിൽ ദൈവമായിരുന്നു എന്ന് തീർച്ചപ്പെടുത്താനായി നമുക്ക് യഹോവയുടെ മഹാനായ ഇടയ പ്രവാചകന്മാരിൽ ഒരുവനെ വിളിക്കാം. ഇപ്പോൾ ശ്രദ്ധിക്കൂ, നാം ആദ്യം മോശയെ വിളിക്കുകയാണ്. നമുക്ക് അവനെ നോക്കാം. യഹോവ അവൻ ഇടയ പ്രവാചകനിലായിരുന്നു എന്ന് അവന്റെ ദൈവവേല നമ്മെ കാണിക്കും. ഇപ്പോൾ നമുക്ക് സമയമുണ്ടായിരുന്നെങ്കിൽ അടുത്ത 10 നിമിഷത്തേക്ക് നമുക്കിപ്പോൾ ഒരാളെടുത്ത് നോക്കാം. നമുക്ക് അവരിൽ രണ്ടാളെടുക്കാമായിരുന്നു, എന്നാൽ ഈ ഒരെണ്ണം തന്നെ നന്നേ മതിയാവും. മോശെ ഈ ഇടയപ്രവാചകനിൽ ഇവിടെ യഹോവ തന്നെ സ്വയം പ്രദർശിപ്പിക്കുന്നു. അവന്റെ ദൈവവേലയുടെ വിളിയെ ഇസ്രായേലിന് മൂപ്പന്മാർക്കും ഫറവോനും സമർത്ഥിച്ചു കാണിക്കുന്നതിനായി അവന് 3 കൃപകളെ നൽകി. ഇപ്പോൾ ഈ ഇടയപ്രവാചകൻ ശ്രദ്ധിക്കൂ, അവരിൽ ദൈവമായിരുന്നു എന്ന് സമർത്ഥിക്കാനായി അവനെപ്പോഴും അവന്റെ പ്രവാചകന്മാർക്ക് അലൗകികമായ അടയാളങ്ങൾ നൽകിയിരുന്നു. കാരണം അവിടെ ദൈവത്തിന്റെ സാന്നിധ്യമില്ലാതെ അലൗകികമായ കാര്യങ്ങൾ സംഭവിക്കില്ല. അലൗകികമായ കാര്യങ്ങൾ അവൻ അനുഗമിക്കാതെ യഹോവ ഒരിക്കലും കാഴ്ചയിൽ വന്നിട്ടില്ല. അതപ്രകാരമായിരിക്കണം. അതിനാൽ അവർ പ്രവചിച്ചിരുന്നത് അതവന്റെ വചനപ്രകാരമാണെന്ന് തീർച്ചപ്പെടുത്തിക്കൊണ്ട് അവൻ എല്ലായ്പ്പോഴും ഈ പ്രവാചകനോടൊപ്പമായിരുന്നു എന്ന് സമർത്ഥിച്ചിരുന്നു. ഇപ്പോൾ ആ ആദ്യത്തെ 1 അടയാളം അവന് കൊടുത്തത് ഈ ഇടയപ്രവാചകൻ നോക്കൂ, അവന്റെ വടിയെ സർപ്പമാക്കി തീർത്തു. 2, അവന്റെ കയ്യിൽ കുട്ടമുണ്ടാക്കി. 3, മിസ്രായീമിലെ നൈൽ നദിയിൽ നിന്നും വെള്ളമെടുത്ത് അതിനെ രക്തമാക്കി മാറ്റി. ഇപ്പോൾ അവൻ ദൈവത്തിന്റെ അരുളി ചെയ്ത വചനമായിരുന്നു എന്ന് ഇസ്രായേലിനോടും മിസ്രായീമിനോടും സമർത്ഥിക്കുന്നതിനായി അവന് 3 അടയാളങ്ങളെ കൊടുത്തു. ഇപ്പോൾ ഓർക്കൂ, മോശെ സൃഷ്ടിപ്പ് നടത്തി. അത് ശരിയാണ്. നിലത്തുനിന്ന് പൂഴിയെടുത്ത് മുകളിലേക്ക് എറിഞ്ഞിട്ട് പറഞ്ഞു, ചെള്ളുകൾ വരട്ടെ. അപ്പോൾ ചെള്ളുകൾ വന്നു. പറഞ്ഞു, ഈച്ചകൾ വരട്ടെ. ഈച്ചകൾ വന്നു. തവളകൾ ഉണ്ടായി വരട്ടെ. തവളകൾ വന്നു. അവൻ സൃഷ്ടിപ്പ് നടത്തി. ഇപ്പോൾ ഒരു മനുഷ്യൻ സൃഷ്ടിക്കാനാവില്ല. എന്നാൽ അത് ആരംഭം മുതലേ മനുഷ്യനായിരുന്നില്ല. അത് യഹോവ അവന്റെ പ്രവാചകനിൽ ആയിരുന്നതായിരുന്നു. ആമേൻ. ശ്രദ്ധിക്കൂ, അവന് നൽകിയ 3 അടയാളം അവന്റെ ജോലിയുമായി ബന്ധപ്പെട്ടതായിരുന്നില്ല. മാത്രമല്ല, അത് അവന്റെ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ടതുമായിരുന്നില്ല. അവന്റെ 3 അടയാളം, ശ്രദ്ധിക്കൂ, ആദ്യമുള്ള 2 അടയാളങ്ങളും അവനുമായി ബന്ധപ്പെട്ടതായിരുന്നു. അവനും അവന്റെ ജോലിയുമായിട്ടുണ്ടായിരുന്നതും അത് 2 അടയാളങ്ങൾക്ക് മാത്രമാണ് ഒരു ശബ്ദമുണ്ടായിരുന്നത് എന്ന് ബൈബിൾ പറയുന്നു. മറ്റേ അടയാളത്തിനോ ശബ്ദമുണ്ടായിരുന്നില്ല. അവന്റെ ജനങ്ങൾക്കായി ശബ്ദങ്ങളുമായി നൽകിയിരുന്ന 2 അടയാളങ്ങളും അവന്റെ സ്വന്തം വ്യക്തിപരമായതിൽ നിന്നുമായിരുന്നു. എന്നാൽ 3 അടയാളമോ, ഇപ്പോൾ ശ്രദ്ധിക്കൂ, അത് നൽകിയത് ആ അടയാളം 3 അടയാളം മരണത്തിന്റെ അടയാളമായിരുന്നു. വെള്ളം രക്തമായി മാറുന്നു. നിങ്ങളുടെ രക്തം വെള്ളമായി മാറ്റപ്പെട്ടാൽ അപ്പോൾ നിങ്ങൾ മരിക്കും. രക്തമുള്ളിടത്ത് ചൊരിയപ്പെട്ട രക്തം ഒരു മരണത്തിന്റെ അടയാളമാകുന്നു. അങ്ങനെ തന്നെയായിരുന്നു അത് ഫറവോനും. 3, നൈൽ നദിയിലെ വെള്ളം രക്തമായി മാറ്റുക എന്നതായിരുന്നു. ഫറവോനുള്ള അവന്റെ സന്ദേശം, നമ്മുടെ ദൈവം നൈലിന് മേലെയാണ്, നൈലിന്റെ മേലും ദൈവമാണെന്ന് എന്നത് കാണിക്കാനായി കാണിച്ചിരുന്നു. അവൻ സകലത്തിന്റെ ദൈവമാകുന്നു. അവൻ ആ രാജ്യത്തിന്റെ മേൽ മരണം കൊണ്ടുവരാൻ പോവുകയായിരുന്നു. അതായിരുന്നു രക്തം അടയാളമായി കാണിച്ചിരുന്നത്. ഓ എന്റെ മരണത്തിന്റെ നേരിട്ടുള്ള അടയാളം രക്തം. എന്നാൽ മറ്റേ 2 പ്രവചനത്തിന് ശബ്ദങ്ങളുണ്ടായിരുന്നു. ഞാൻ പറയുന്നു, നിങ്ങൾ വരികൾക്കിടയിലൂടെ ഇപ്പോൾ വായിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. എന്നാൽ മറ്റേ 2 അടയാളങ്ങൾക്കും ഇസ്രായേലിന്റെ ഭാവിയെക്കുറിച്ചുള്ള പ്രവചനത്തിന് ശബ്ദങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ വളരെ നാളുകൾക്ക് മുമ്പല്ലാതെ പാറ പൊട്ടിത്തെറിക്കുമ്പോൾ പർവ്വതത്തിന്റെ മുകളുണ്ടായിരുന്നു നിങ്ങളോടാണ്. ഇപ്പോൾ പിന്നെ മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് വേണ്ട വിധത്തിൽ പ്രവർത്തിക്കേണ്ടതിന് അവൻ പ്രകൃതിയെ മാറ്റാൻ പോവുകയായിരുന്നു. കൊടിമരത്തെ ശ്രദ്ധിക്കൂ, സർപ്പത്തെ ശ്രദ്ധിക്കൂ, ചെങ്കടൽ ശ്രദ്ധിക്കൂ. ഇപ്പോൾ അവൻ ചെയ്തിരുന്നെന്തെല്ലാമാണ് ശ്രദ്ധിക്കൂ. ഇടയന്റെ കോൽ അവർക്ക് പോകാനുള്ള ഒരു വഴി ഒരുക്കിയത് എങ്ങനെ നോക്കൂ. ആ വടി ഇടയന്റെ കയ്യിലായിരുന്നു. അത് മതതത്വ വേദശാസ്ത്രത്തിന്റെ ഓരോ അംശത്തെയും പുരോഹിതൻ പറഞ്ഞിരുന്ന കാര്യങ്ങളെയും ഒഴിഞ്ഞു മാറിപ്പോയിട്ട് ഇടയന്റെ ആ കോൽ അവർക്ക് മനുഷ്യന് അസാധ്യമായിരുന്ന സകല കാര്യങ്ങളിലൂടെയും അവരെ നയിച്ചു. ഫറവോൻ അത് ചിന്തിക്കാൻ ശ്രമിച്ചപ്പോൾ പർവ്വതത്തിനും വെള്ളച്ചാട്ടം ഉത്ഭവിച്ചു വന്ന് വെള്ളം ചാടിക്കുകയും അപ്പോഴേക്കും അത് രക്തമായി തീർക്കുകയും ചെയ്തിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ദൈവം ആകാശത്തിന് തീമഴ പെയ്യിച്ചു. അവൻ ആകാശത്തിനും ആലിപ്പഴം വർഷിച്ചു. അവൻ ഭൂമിയുടെ മേൽ പേരിനെയും മറ്റുള്ളവയും വർഷിച്ചു. അവൻ ചെയ്തത് എന്തിനാലായിരുന്നു? ഇടയന്റെ ആ കോലിനാൽ. ഒരു പുസ്തകത്താലല്ല, ഒരു മതതത്വ വേദശാസ്ത്രിയുടെ ആശയത്താലല്ല, എന്നാൽ ഒരു ഇടയന്റെ കോൽനാലായിരുന്നു. നാം അതിലേക്ക് ഒരു നിമിഷത്തിനകം വരുന്നതാണ്. ഒരു ഇടയന്റെ കോൽനാൽ അവനത് ചെയ്തു. ഒരു വിഭാഗീയ സഭയുടെ പ്രാർത്ഥനാ പുസ്തകത്താൽ അല്ല, എന്നാൽ ഒരു ഇടയന്റെ കോലിനാൽ. ഇടയന്റെ കോൽ അവന്റെ ആടിന് വഴികാട്ടുന്നു. ദേശത്തുള്ള വാഗ്ദത്ത വചനത്തിലേക്ക് അവരെ വളരെ നന്നായി കടന്നുപോകാനായി വഴിയൊരുക്കുന്നു. ഇടയന്റെ കോൽ എന്നത് ഇന്നത്ര മനോഹരമായ കാര്യമായിരിക്കുന്നു. ഇന്ന് അവന്റെ ആടിനെ വാഗ്ദേശത്തേക്ക് നയിച്ചുകൊണ്ടു പോകുന്നു. ലോകത്തിലെ സകല മതതത്വ വേദശാസ്ത്രത്തെയും മറ്റുള്ളവയും ലോകത്തിലെ കാര്യങ്ങളെയും വിഭാഗ്യസഭകളെയും മറ്റെല്ലാത്തെയും ഒഴിഞ്ഞു മാറി വഴി തുറന്നിട്ട് അവന്റെ വചനം സത്യമാണെന്ന് തെളിയിക്കുന്നു. ഇടയന്റെ ആ കോൽ മുന്നിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നു. ശ്രദ്ധിക്കൂ, ആടിന് വഴികാട്ടിയിരുന്ന ഇടയന്റെ അതേ കോൽ തന്നെ. നിങ്ങളത് വിശ്വസിക്കുന്നു? അവൻ തന്റെ ആടുകളെ വാസ്തവമായി വഴികാട്ടിയിരുന്നു. അവന്റെ കയ്യിലുണ്ടായിരുന്ന കോലിനാൽ അവൻ അവരെ മിസ്രായീമിൽ നിന്നും വിടുവിച്ചു. അതിനെപ്പറ്റി നമുക്ക് വളരെയേറെ പറയാനാകും, എന്നാൽ ആ പ്രമുഖമായ ഭാഗങ്ങളെ മാത്രം പ്രഹരിക്കാം. അവൻ ആടുകളെ നയിക്കുകയും അതിനെ നിരസിച്ചവരുടെ മേൽ ന്യായവിധി അയക്കുകയും ചെയ്തു. അതേ കോൽ തന്നെ ഒരുവന് അനുഗ്രഹവും മറ്റുള്ളവർക്കൊരു ശാപവുമായി തീർന്നു. നോഹ പ്രസംഗിച്ച അതേ വെള്ളം അതവൻ രക്ഷിച്ചു, ലോകത്തെ കുറ്റം വിധിച്ചു. ഇസ്രായേലിനെ വാഗ്ദത്ത ദേശത്തേക്ക് നയിച്ച അതേ കോൽ തന്നെ പ്രവാചകനെ അനുഗമിക്കാൻ നിരസിച്ചിരുന്ന ഓരോരുത്തരെയും കുറ്റം വിധിച്ചു. അത് ശരിയാണ്, ഒരു ന്യായവിധിയുടെ കോലായി തീർന്നു. പ്രകൃതി ദൈവം തന്റെ രീതിയിൽ എങ്ങനെയാണ് സംസാരിക്കുന്നത് ശ്രദ്ധിക്കൂ. നമുക്ക് സമയമുണ്ടായിരുന്നു എങ്കിൽ ഞാനിവിടെ ഒരു കുറിമാനം എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ട്. ദൈവം തന്റെ രീതിയിൽ സംസാരിക്കുന്നു, അത് തെളിയിക്കാനായി നമുക്ക് സമയമില്ല. എന്നാൽ പിന്നീട് തെളിയിക്കുന്നതാണ്. ഇടയന്റെ ആട്ടിൻകോലിനാൽ താമ്ര സർപ്പത്തെ ഉണ്ടാക്കി വനാന്തരത്തിൽ അവൻ ഈ സർപ്പത്തെ അതിനു ചുറ്റിനും ചുറ്റി. ഇത് പറഞ്ഞത് പാപത്തിനും രോഗത്തിനും വേണ്ടി വാസ്തവമായ പ്രായശ്ചിത്തം വരുന്നു എന്നതാണ്. ഫറവോന്റെ മുന്നിൽ അതേ വടി തന്നെയാണ് ഒരു സർപ്പമായി മാറിയത്. അതേ ഫറവോൻ തന്നെ മാന്ത്രികന്മാരാൽ അനുകരിക്കാനായി ശ്രമിച്ചു. അങ്ങനെ തന്നെ ഇന്നത്തെ ഫറവോന്മാരും ചെയ്യുന്നു. നാട്യവിശ്വാസികളും സന്ദേശത്തെ ജഡീകമായി അനുകരിക്കുന്നവരും അതെവിടെ നിന്ന് വരുന്നു എന്നറിയാതെ അതേ കാര്യം തന്നെ അനുകരിക്കാനായി ശ്രമിക്കുന്നു. കാറ്റിനെ അടച്ചിടാനാകാതെ അതെത്രമാത്രം സ്വതന്ത്രമായിരിക്കുന്നുവോ, ഇത് അത്രയും സ്വതന്ത്രമായിരിക്കെ അതിന് ഏതെങ്കിലും ഒരു ഭാഗ്യസഭയിലേക്ക് എറിയുന്നു തീർച്ചയായും. എന്നാൽ അനുകരിക്കാൻ ശ്രമിക്കുന്നു, ഒരു അനുകരണം നടത്തുന്നു. എന്നാൽ ശ്രദ്ധിക്കൂ, ഇടയന്റെ അതേ കോൽ തന്നെ മറ്റു സർപ്പങ്ങളെയും തന്നുകളഞ്ഞു. ആ സർപ്പങ്ങൾ എവിടെയായിരുന്നു? അവ നിലത്ത് കിടന്നിരുന്ന കോലുകളായിരുന്നു. ഒരേ ഒരു കോലാണ് പൊക്കിയെടുത്തത്. ആകാശവും ഭൂമിയും രണ്ടും നീങ്ങിപ്പോകും. യേശു പറഞ്ഞു, എന്നാൽ എന്റെ വചനമോ ഒഴിഞ്ഞു പോകയില്ല. പാപത്തിനായി ഒരു വാസ്തവമായ പ്രായശ്ചിത്തം വരുന്നു എന്ന് പറയുന്നു. മാത്രമല്ല, ഇസ്രായേലിന്റെ ഭാവിയും നൽകിയിരുന്നു. അവിടെയാണ് ഞാൻ ഇസ്രായേലിനെ കുറിച്ച് സംസാരിച്ചിരുന്നത്. ഇപ്പോൾ ഭാവിയിൽ അവിടെ അവർ ഒരു പ്രവാചകനാൽ മരണത്തിന്റെ ബന്ധനം നിന്നും വിടുതൽ കൊടുത്തതായിരുന്നു. അവരെ ഒരു പ്രവാചകനയൻ ഒരു കോലിനാൽ ബന്ധനത്തിനും പുറപ്പെടുവിച്ച് പുറത്തു കൊണ്ടുവരികയായിരുന്നു. കാരണം അത് ഇസ്രായേലിനെ ഭാവിയിൽ വരാനിരുന്ന മരണത്തിൽ നിന്നും പാതാളത്തിൽ നിന്നും വിടുവിക്കാനുള്ളവനെ കുറിച്ച് സംസാരിച്ചിരുന്നു. അത് നാം സംസാരിക്കാൻ പോകുന്ന ഇടയ പ്രവാചകനാകുന്നു. ഇപ്പോൾ അതിനെല്ലാം പ്രവാചക ഇടയന്റെ വാക്ക് ഇസ്രായേൽ മുഴുവനും സ്വീകരിച്ചില്ലെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇപ്പോൾ ശ്രദ്ധിക്കൂ, അവർ പരാതി പറഞ്ഞിരുന്നു. ഓ, അവൻ അടയാളങ്ങൾ പ്രദർശിപ്പിച്ചപ്പോൾ അവനൊരു മഹാനായ വ്യക്തിയായിരുന്നു. എന്നാൽ അത് അവന്റെ സന്ദേശത്തിലേക്ക് വന്നപ്പോൾ അത് വ്യത്യസ്തമായിരുന്നു. വരുവാനുള്ള ഒരു പുതിയ സന്ദേശത്തെ ആ സകല മഹത്തായ അടയാളങ്ങളും അനുഗമിച്ചിരുന്നു. നാം അതറിയുന്നു. വനാന്തരത്തിൽ അവർ പരാതി പറഞ്ഞു. വനാന്തരത്തിൽ ആയിരങ്ങളായി അവർ മരിച്ചുപോയി. തുറന്നു പറയുകയാണെങ്കിൽ അവരിൽ രണ്ടുപേർ പോലും 2.5 ലക്ഷത്തൊന്നും രക്ഷിക്കപ്പെട്ട് കടന്നു വന്നിട്ട് 2.5 ലക്ഷത്തൊന്നും രണ്ടുപേർ മാത്രമാണ് കടന്നു വന്നത്. നിങ്ങൾ ചോദിക്കും, അത് അവർക്കെന്ത് സംഭവിച്ചു? അവർ നിത്യമായി നഷ്ടപ്പെട്ടു പോയി. അവർ എല്ലാവരും പ്രതിബന്ധം. യേശു അങ്ങനെ പറഞ്ഞിരിക്കുന്നു. അവർ പറഞ്ഞു, ഞങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ചു മഞ്ഞ തിന്നുകയും അവർ ആ പാറയിൽ നിന്ന് കുടിക്കുകയും ചെയ്തു. അപ്പോൾ അവൻ യേശു പറഞ്ഞു, അവർ ഓരോരുത്തരും മരിച്ചു, നിത്യമായി വേർപെട്ടുപോയി. നോക്കൂ, എല്ലാവരും ശ്രദ്ധിക്കൂ, അവർ ദൈവത്താൽ ഏർപ്പാടാക്കിയ രീതിയെപ്പറ്റി പരാതിപ്പെട്ടിരുന്നു. ആ കാരണത്താലാണ് അവർ മരിച്ചത്. ഇപ്പോൾ വളരെ അടുത്ത് ഈ അവസാനത്തെ ചില അഭിപ്രായ പ്രകടനങ്ങളെ വിട്ടുകളയരുത്. അവർ പരാതിപ്പെട്ടു, അവരെ മരുഭൂമിയിൽ മരിക്കുന്നിടയാക്കിയത് എന്താണ്? അവർ ദൈവത്താൽ ഏർപ്പാടാക്കിയ രീതിയെപ്പറ്റി പരാതിപ്പെട്ടു. ഒരു ഏക മനുഷ്യന്റെ സന്ദേശത്താൽ ഒരു പ്രവാചകൻ, ഒരു മനുഷ്യന്റെ നായകത്വം. ഒരു കൂട്ടരെ ദൈവം എപ്പോഴാണ് നയിക്കാൻ ഉപയോഗിച്ചതെന്ന് എന്നോട് പറയൂ. അത് നിങ്ങൾക്ക് ബൈബിളിൽ കണ്ടുപിടിക്കാനാകില്ല. ഒരു മനുഷ്യൻ, അവർ വചനം മോശയിലേക്ക് വന്നു. കോരഹ് നമുക്കെല്ലാവർക്കും അറിയാം. അതവൻ അവനോടൊപ്പം കുറച്ചുപേരെ കൂട്ടി അങ്ങനെ ഒരു കാര്യം ചെയ്തതിൽ, ഒരു സന്ദേശവുമായി ഒരു മനുഷ്യൻ ഉണ്ടാക്കിയതിൽ ദൈവം നീതി ചെയ്തില്ലെന്ന് പരാതിപ്പെട്ടു. അവൻ പറഞ്ഞു, നാം എല്ലാവരും വിശുദ്ധരാണ്. നമുക്ക് എന്തുകൊണ്ട് ഒരു വിഭാഗ്യസം ഉണ്ടാക്കിക്കൂടാ? എന്തുകൊണ്ട് നമുക്ക് ചെയ്തുകൂടാ? ഇതുണ്ടാക്കിയും ഇത് ചെയ്തും അത് ചെയ്തുകൂടാത്തത് എന്താണ്? ദൈവം മോശയോട് പറഞ്ഞു, അവനിൽ നിന്നും നിന്നെ വേർപെടുത്തുക, എനിക്കത് വളരെയേറെയായിരിക്കുന്നു. കൂടാതെ ഓർക്കൂ, അവസാന ദിവസങ്ങളിലും യൂദയും അതേ കാര്യം തന്നെ പറയുന്നു. അത് ശരിയാണ്, അവർ കോരഹന്റെ മത്സരത്തിൽ നശിച്ചുപോയി. ദൈവത്തിന്റെ വചനത്തെയും ദൈവത്തിന്റെ ജ്ഞാനത്തെയും പിന്നെ ഒരു മനുഷ്യന്റെ നായകത്തെയും ചോദ്യം ചെയ്ത കോരഹനും കൂട്ടർക്കും സംഭവിച്ചതാണെന്ന് നമുക്കറിയാം. ഇപ്പോൾ ദൈവം ഈ ഇടയ പ്രവാചകനായിരുന്നു എന്നും അത് അവന്റെ ഭാവിയിലെ ശബ്ദ അടയാളത്തെ കാണിക്കാനുള്ള പദ്ധതിയാണെന്നും നാം കാണാൻ പോവുകയാണ്. ഇപ്പോൾ ശ്രദ്ധിക്കൂ, നാം അതിവിടെ കാണുന്നു. ഇപ്പോൾ അത് നമുക്ക് അടുത്ത അടയാളം ശ്രദ്ധിക്കാം. ഇപ്പോൾ ശ്രദ്ധിക്കൂ, ബന്ധനത്തിലായിരുന്ന അടിമത്വത്തിലായിരുന്ന തന്റെ സഹോദരന്മാർക്ക് വേണ്ടി ഒരു വിടുതൽ സന്ദേശവുമായി, അവന്റെ അവകാശവാദങ്ങളെ ഉറപ്പിക്കാനായി ദൈവത്താൽ നൽകപ്പെട്ട ഒരു അടയാളവുമായി അവനെ അയച്ചു. അവന്റെ സന്ദേശത്തിനായി ഇസ്രായേൽ പോയി. അവർ ഓരോരുത്തരും അവരത് വിശ്വസിച്ചു. എന്നാൽ സന്ധ്യാസമയത്ത് അവർ അവന്റെ അത്ഭുതങ്ങളെ കാണാൻ പോയി. എന്നാൽ സന്ധ്യാസമയം വന്നപ്പോൾ അവൻ തന്റെ സന്ദേശം കൊടുത്തു. അത് വ്യത്യസ്തമായതായിരുന്നു. ആ സന്ദേശം വിശ്വസിക്കാത്ത സകലരും മരിച്ചുപോയി. അത് ശരിയാണ്. സന്ദേശം എന്തായിരുന്നു? സന്ദേശം വരുവാനുണ്ടായിരുന്ന ന്യായവിധിയായിരുന്നു. സന്ധ്യയായപ്പോൾ, സന്ധ്യാസമയത്ത് തന്റെ ഇടയ പ്രവാചകന് സന്ദേശം ജനങ്ങൾ വിശ്വസിച്ചുവോ എന്നറിയാനായി ദൈവം ഇസ്രായേലിന്റെ പാളയത്തിലൂടെ കടന്നുപോയി. വിശ്വസിക്കാത്ത സകലരും നശിച്ചുപോയി. ഇപ്പോൾ ശ്രദ്ധിക്കൂ, അല്പനിമിഷത്തിനുള്ളിൽ തന്നെ നാം അതിനെ ആ മഹാൻ ഇടയന്റെ മേൽ കൊണ്ടുവരാൻ പോകുന്നു. മനസ്സിലായോ? ആ മഹാനായ ഇടയ പ്രവാചകനെ മനസ്സിലെ ശ്രദ്ധിക്കൂ. അവന്റെ അത്ഭുതാക്ഷരങ്ങളാൽ തന്നെ ഓരോ സഭയും തുറന്നവനെ സ്വീകരിച്ചു. അവരുടെ രോഗികൾ സൌഖ്യമാകാൻ അവർ ആഗ്രഹിച്ചു. അവർ മഹത്തായ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിച്ചു. അവന്റെ പ്രശസ്തി വളരെ വലുതായിരുന്നു. എന്നാൽ സന്ധ്യാസമയം വന്നെത്തിയപ്പോൾ അവൻ വെള്ളം വീഞ്ഞാക്കി 5000 പേരുടെ വിശപ്പടക്കി. അപ്പം അത്ഭുതങ്ങൾ ചെയ്തതിനു ശേഷം ഒരു ദിവസം കഴിഞ്ഞിട്ട് അവൻ ഇരുന്നു കൊണ്ട് അവരോട് സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ അവൻ അവരോട് പറഞ്ഞു, ഞാനും എന്റെ പിതാവും ഒന്നാകുന്നു. ഞങ്ങൾക്ക് പിതാവിനെ കാണിച്ചിരണം എന്ന് പറയുന്നെങ്ങനെ? ഓ സഹോദര, ഈ മനുഷ്യൻ തന്നെത്താൻ ദൈവത്തോട് സമനാക്കുന്നു. അത് അവരുടെ പൗരോഹിത്യ സമ്പ്രദായ ചിന്തയ്ക്ക് വളരെ കൂടുതലായിരുന്നു. എന്നാൽ അത് സത്യമായിരുന്നു. അവനായിരുന്നു, കാണുന്നോ? എന്നാൽ അവനത് ചെയ്തപ്പോൾ പിന്നെ അനേകർ അവനോട് ചേർന്ന് നടന്നില്ല. പിന്നെയും അവൻ അവരോട് തിരിഞ്ഞു പറഞ്ഞു, നിങ്ങൾ മനുഷ്യപുത്രന്റെ മാംസം തിന്നാതെയും അവന്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്കുള്ളിൽ ജീവനില്ല. ഇപ്പോൾ ഒരു മിടുക്കനും ബുദ്ധിമാനുമായ വ്യക്തി എന്തു ചിന്തിക്കുമെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാനാകുമോ? അവനെ ആലയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിരുന്ന പുരോഹിതൻ അവനെ അവിടെ കൂട്ടിയതിൽ വളരെ വളരെ ലജ്ജിച്ചിരിക്കും എന്ന് ഞാൻ നിരൂപിക്കുന്നു. ഒരു മനുഷ്യൻ അവിടെ നിന്നുകൊണ്ട് അങ്ങനെ ഒരു കാര്യം പറയുകയോ, ജനങ്ങളായ നിങ്ങൾ എന്റെ മാംസം തിന്നാതെയും എന്റെ രക്തം കുടിക്കാതെയും പറഞ്ഞു, ഇതൊരു മനുഷ്യ രക്തരക്ഷസാണ്. നോക്കൂ, എന്റെ മാംസം ഭക്ഷിക്കണം, രക്തം എന്താ? അവനൊരു നരഭോജിയാണ്. വളരെ നന്നായി ചിന്തിക്കുന്ന ജനങ്ങൾ, നിങ്ങൾ അത്തരത്തിലുള്ള ഒരു ഭ്രാന്തൻ നിന്നും ദൂരമായിരിക്കുക. അവനത് വിവരിച്ചില്ല, അവനത് പറഞ്ഞതേയുള്ളൂ. കോലാട്ടിൽ നിന്നും ചെമ്മരിയാടിനെ വേർതിരിക്കാനായി അവനവരെ ഒന്ന് ഇടറിച്ചു. അവരെ ദൂരത്തെറിയേണ്ടതിന് അവനത് ചെയ്തു. പിന്നെ അവനോട് ആരും തന്നെ സഹകരിക്കാൻ ആഗ്രഹിച്ചില്ല. അന്ന് മുതൽ അവരുടെ ആരുടെ സഹകരണവും ഉണ്ടായിരുന്നില്ല. കാണുന്നു, നോക്കൂ, സന്ധ്യാസമയത്ത് ദൈവം പാളയത്തിലൂടെ കടന്നുപോയി. ആരാണത് വിശ്വസിച്ചെന്ന് കണ്ടു. അതേ കാര്യം തന്നെ അവൻ മഹാൻ ഇടയന്റെ സമയത്തും ചെയ്തു. ആ മഹാൻ ഇടയ പ്രവാചകനെ മനുഷ്യ ശ്രദ്ധിക്കൂ. എന്നാൽ ഇത് ശ്രദ്ധിക്കൂ, അവന്റെ സന്ദേശത്തെ വിശ്വസിച്ചിരുന്നവർ എന്നാലല്ല, ഈ സന്ധ്യാസന്ദേശം അവരത് വിശ്വസിച്ചില്ല. അവൻ ദൈവമായിരുന്നു എന്നവർക്ക് വിശ്വസിക്കാനായില്ല. അവരവനെ ഒരു ഹൃദ്യനായ മനുഷ്യനാക്കാൻ ആഗ്രഹിച്ചു. അവരവനെ ഒരു പ്രവാചകനാക്കാൻ ആഗ്രഹിച്ചു. അവൻ ഒരു ഹൃദ്യനായ മനുഷ്യനായിരുന്നു, അവനൊരു പ്രവാചകനായിരുന്നു. എന്നാൽ അവൻ അതിലും വളരെ മേലെയായിരുന്നു. അതാണ് ഇന്നത്തെ സർവ്വസാധാരണയായി ഉപദേശിക്കുന്നത്. അതായത്, അവനൊരു നല്ല മനുഷ്യനാകുന്നു, അവനൊരു പ്രവാചകനായിരുന്നു, അവൻ ഇമ്മാനുവലിൽ കുറഞ്ഞ മറ്റൊന്നുമായിരുന്നില്ല. അവൻ ദൈവം തന്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ ജഡത്തിൽ അവതരിച്ചിട്ട് അവനെയും പിതാവിനെയും ഒന്നാക്കി തീർത്തു. അവൻ അതുമാത്രമേ ആയിരിക്കാനാകൂ. സഖര്യാവ് 14:7 അന്ത്യകാല സന്ദേശത്തെയും സന്ധ്യാസമയ പ്രകാശത്തെയും കുറിച്ച് വീണ്ടും പറയുമ്പോൾ എനിക്കിത് പറയേണ്ടതുണ്ട്. നിങ്ങളത് ശ്രദ്ധിച്ചോ? മോശയെ അനുഗമിച്ചിരുന്നവരെല്ലാം അവനെ സീനായി മലയിൽ വെച്ച് തിരിച്ചറിയിച്ച അഗ്നിസ്തംഭത്തെ കണ്ടു. അവൻ സാക്ഷീകരിക്കുകയും ഈ അഗ്നിസ്തംഭം തന്നെയാണ് ഒരു മുൾച്ചെടിയിലായിരുന്നിട്ട് ഈ സന്ദേശം അവനോട് പറഞ്ഞതെന്ന് പറഞ്ഞു. അവരിൽ അനേകർ അത് വിശ്വസിച്ചില്ല. എന്നാൽ മിസ്രായീമിൽ നിന്നും അവനെ അനുഗമിച്ചവരെല്ലാം ലോകത്തിൽ നിന്നും കടന്നു വന്ന് വേർതിരിയലിന്റെ കടൽ കടന്ന് മരുഭൂമിയിലേക്ക് പോയവർ അതേ അഗ്നിസ്തംഭത്തിന്റെ അഗ്നിയെ കണ്ടു. അതിനെക്കുറിച്ചാണ് അവൻ പറഞ്ഞിരുന്നത്. ആടുകളുടെ ഇടയനായി ആ ഇടയപ്രവാചകനെ സമർത്ഥിക്കുകയും ചെയ്തു. അവരത് കണ്ടു. അവരത് കണ്ടതിനു ശേഷവും അവരിൽ അനേകർ അത് വിശ്വസിച്ചിരുന്നില്ല. ശ്രദ്ധിക്കൂ, എങ്ങനെ വീണ്ടും ഒരിക്കലും മാറ്റപ്പെടാനാകാത്ത ദൈവം, ആ മഹാൻ ഇടയപ്രവാചകൻ അവനോടൊപ്പം താമസിച്ചിരുന്നവരെ അവന്റെ മിനിസ്ട്രിയുമായി എടുത്തുകൊണ്ട് ഒലിയുമലയിലേക്ക് പോയി. ആ മഹാൻ ഇടയപ്രവാചകൻ, നാം സംസാരിച്ചുകൊണ്ടിരിക്കുന്നവൻ യേശു, പിതാവിൽ നിന്നും കേട്ട് അതേ അഗ്നിസ്തംഭം തന്നെ മോശയെ സമർത്ഥിച്ചവൻ അവനെയും സമർത്ഥിച്ചു. മോശ പറഞ്ഞിരുന്ന അതേ ദൈവം ഒരു അഗ്നിസ്തംഭത്താൽ അവൻ മോശയുടെ മേൽ വന്നു യഹോവ തന്നെ എന്ന് തെളിയിച്ചുകൊണ്ട് മോശയെ വഴി നടത്തി. ദൈവം തന്റെ ഇടയപ്രവാചകനായിരുന്നു. ഇവിടെ അവൻ ആ മറ്റേ ഇടയപ്രവാചകനെ എടുത്തിട്ട് ആ മഹാൻ പ്രവാചകനെ, വാസ്തവമായ ആടായ യേശുവിനെ, മൂന്ന് മനുഷ്യരെ തെരഞ്ഞെടുത്ത് അവരെ ഒലിയുമലയുടെ മുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ യേശുവിനെ സമർത്ഥിച്ചു കാണിച്ചു. സ്വയം അവനെ മറ്റുള്ള എല്ലാവരും പുറത്താക്കിയിട്ട് പറഞ്ഞു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനെ കേൾക്കുവിൻ. അവർ മുകളിലേക്ക് നോക്കിയപ്പോൾ യേശുവിനെ അല്ലാതെ മറ്റാരെയും കണ്ടില്ല. അത് ശരിയാണ്, ആ ഒരുവൻ അവനായിരുന്നു. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അത് അതിനവസാനിപ്പിക്കുന്നു. കാണുന്നു, മുഖം സീനായ് മലയിൽ മോശെ ശെക്കാന ഗ്ലോറിയുടെ സന്നിധിയിലായിരുന്നു. അതവന്റെ മുഖത്തെ മാറ്റി. അവൻ താഴേക്ക് നടന്നു വരുമ്പോൾ ഇടയപ്രവാചകനായ മോശയ്ക്ക് അവന്റെ മുഖത്തൊരു മൂടുപടമിടണമായിരുന്നു. അവനിൽ യഹോവ ആയിരുന്നിട്ട് ഒരംശം, വെറും ഒരംശം അവന്റെ മുഖം, അവന്റെ വായിൽ അവന്റെ വചനമുണ്ടായിരുന്നു. എന്നാൽ നോക്കൂ, ആ മഹാൻ ഇടയൻ ശെക്കേനായുടെ സന്നിധിയിലായിരുന്നപ്പോൾ ശ്രദ്ധിക്കൂ, അതെന്തു ചെയ്തിരിക്കും? അത് അവന്റെ മുഴുവൻ മുഖരൂപത്തെയും മാറ്റിയിരിക്കും. അവൻ ദൈവത്തിന്റെ ഒരു ഭാഗം മാത്രമായിരുന്നില്ല, അവൻ മുഴുവൻ ദൈവമായിരുന്നു. അവൻ ഇമ്മാനുവേലായിരുന്നു. അതെന്തുകൊണ്ട് ഇടയന്മാരിലേക്ക് കൊണ്ടുവരണം? നോക്കൂ നോക്കൂ, ഇപ്പോൾ സർവശക്തനായ ദൈവം റോന്തു ചുറ്റുന്നു. അതല്ലെങ്കിൽ ഇടയപ്രവാചകനായ മോശയിലായി സ്വയം റോന്തു ചുറ്റിക്കൊണ്ടിരിക്കുന്നു. ദൈവം അവനെ സ്വയം എങ്ങനെ വെളിപ്പെടുത്തിയെന്ന് നോക്കൂ. ഇതെന്റെ അവസാനത്തെ അഭിപ്രായമാണ്. അവനെ നോക്കൂ, അഗ്നിസ്തംഭത്തിന്റെ സാന്നിധ്യത്തിൽ അഭിഷേകം ചെയ്യപ്പെട്ടവനായി നിൽക്കുന്നു. യഹോവയും മോശയും അല്ലാതെ പർവ്വതത്തിൽ മറ്റാരും തന്നെ ഇല്ലായിരുന്നു. ആമേൻ. ആമേൻ അർത്ഥം അതങ്ങനെ ആകട്ടെ. ശ്രദ്ധിക്കൂ, നിന്റെ കൈ നിന്റെ മാർവിടത്തിലിടുക. എന്നാൽ ഈ അടയാളത്തോടുകൂടി രണ്ടാമത്തെ ചിഹ്നത്തെ ശ്രദ്ധിക്കൂ, നിന്റെ കൈ നിന്റെ മാർവിടത്തിലിടുക. മോശ ഒരു ഇടം കയ്യനായിരുന്നു എന്ന് വിശ്വസിക്കാനായി നമ്മുടെ പക്കൽ യാതൊന്നുമില്ല. അതിനാൽ അവൻ തന്റെ വലം കൈ തന്നെ അവന്റെ മാർവിടത്തിലിട്ട് കാണും. എന്തുകൊണ്ടെന്നാൽ കൂടുതൽ ആളുകളും വലം കയ്യന്മാരാകുന്നു. അവൻ തന്റെ വലം കൈയിട്ടു. ഇപ്പോൾ ശ്രദ്ധിക്കൂ, നാം ഇവിടെ കാണുന്നത് എന്തൊരു ചിത്രമാണ്? യഹോവ ഇടയപ്രവാചകനായ മോശയിൽ. മോശെ ദൈവത്തെ പ്രതിനിധാനം ചെയ്തിരുന്നു. കാരണം ദൈവം മോശയിലായിരുന്നു. അവന്റെ ഇട്ടതിനു ശേഷം ശ്രദ്ധിക്കൂ, കൈ നിന്റെ മാർവിടത്തിൽ. എന്തൊരടയാളം! ഇപ്പോൾ ഇവിടെ അവൻ നിൽക്കുന്നു, തന്റെ വലത് കൈ മാർവിൽ പിടിച്ചിരിക്കുന്നു, ഇങ്ങനെ നിൽക്കുകയാണ്. അവിടെ വീണ്ടെടുപ്പിന്റെ മറയ്ക്കപ്പെട്ട രഹസ്യങ്ങൾ ലോകാരംഭം മുതലേ ഒളിച്ചു വച്ചിരുന്നു. ഇവിടെയാണ് എന്തുകൊണ്ട് ഇടയന്മാർക്ക് എന്നുള്ളത്. യേശു ദൈവത്തിന്റെ വലം കൈയാണെന്ന് നാം എല്ലാവരും അറിയുന്നു. അവിടെയാണ് മോശ അവനെ കൃത്യമായും ചിത്രീകരിക്കുന്നത്. അവൻ പിതാവിന്റെ രഹസ്യങ്ങളെ സൂക്ഷിച്ചിരുന്നിട്ട് അവയെ നമുക്ക് കാണിച്ചു തന്നു. ശ്രദ്ധിക്കൂ, മരണകരമായ കുട്ടത്താൽ ബാധിച്ചിരുന്ന തന്റെ കൈയെ അവന്റെ മാർവിടത്തു നിന്നും വലിച്ചു മാറ്റുന്നത് കാണുക. ദൈവം തന്റെ വലം കൈയോട് എന്തു ചെയ്യാൻ പോകുന്നു എന്ന് കാണിക്കുന്നു. ശ്രദ്ധിക്കൂ, കുഷ്ഠത്തിന് ചികിത്സയില്ല. വീണ്ടും നോക്കൂ, അതൊരു സാധാരണ കുഷ്ഠമല്ലായിരുന്നു. അതതിന്റെ അവസാന ഘട്ടത്തിലായി, ഹിമം പോലെ വെളുത്തിരുന്നു. അവന്റെ കൈ ഒരു ഭയാനകമായ കാര്യത്താൽ അടിക്കപ്പെട്ടിരുന്നു. മോശ തന്റെ കൈ മാർവിടത്തുനിന്ന് വലിച്ചെടുത്തപ്പോൾ അവന് വളരെ മോശമായി അനുഭവപ്പെട്ടിരിക്കും. അവന്റെ കൈ കുഷ്ഠത്താൽ ബാധിച്ചിരുന്നു. കുഷ്ഠം പാപത്തെ ദൃഷ്ടാന്തമാക്കുന്നു, സൗഖ്യമാക്കാൻ കഴിയാത്തത്, പ്രത്യേകിച്ചും അതിന്റെ അവസാന ഘട്ടത്തിൽ. സഹോദരന്മാരെ, ദൈവം തന്റെ വലം കൈ അവന്റെ മാർവിൽ നിന്നും മാറ്റിയപ്പോൾ ലോകം ആ അവസ്ഥയിലായിരുന്നു. ലോകം മരണകരമായ കുട്ടത്താൽ പ്രഹരിക്കപ്പെട്ടിരുന്നു. അതിനൊരിക്കലും സൗഖ്യം ലഭിക്കില്ലായിരുന്നു. അതുപോലെ തന്നെയാണ് ഇന്ന് രാത്രിയിലും. കാരണം അവർ അതിനുള്ള പ്രതിവിധി സ്വീകരിക്കുന്നില്ല. പ്രതിവിധി കാൽവരിയിൽ ഉണ്ടാക്കി. എന്നാൽ മനുഷ്യൻ പാപത്തിനായി ദൈവം എഴുതിയ കുറിപ്പിന് പകരം ഏതെങ്കിലും മനുഷ്യനിർമ്മിതമായ കുറിപ്പെടുക്കുന്നു. ശ്രദ്ധിക്കൂ, സാധാരണ കുഷ്ഠം പടർന്നു പിടിച്ചിരുന്നത് പോലെ അത് വളരെ സാവധാനം കടന്നു വന്നതല്ലായിരുന്നു, എന്നാൽ ഉടനടി വന്നതായിരുന്നു. അവൻ തന്റെ കൈ വലിച്ചെടുത്തപ്പോൾ അത് പ്രഹരിക്കപ്പെട്ട് കഴിഞ്ഞിരുന്നു. അത് കുഷ്ഠത്താൽ നിറഞ്ഞിരുന്നു. ദൈവം പറഞ്ഞെന്തായിരുന്നു എന്ന് കേൾക്കൂ. ഇപ്പോൾ നീ കുറേശ്ശെ കുറേശ്ശെ പാപത്തിലകപ്പെടുമെന്നല്ല, നീ തിന്നുന്ന നാളിൽ അന്നാളിൽ നീ മരിക്കും. അത് ശരിയാണ്, നീ തിന്നുന്ന നാളിൽ തന്നെ. ശ്രദ്ധിക്കൂ, അത് ഇടയ പ്രവാചകനായി അതവനെ സ്വയം ശക്തിയായി ഇടിക്കുന്നതായിരുന്നു. ദൈവത്തിന്റെ കൽപ്പനയാൽ അവൻ എടുത്തു, അവന്റെ സ്വന്തം കൈ മാർവിടത്തിലിട്ടു. അതിനെ തിരികെ പുറത്തെടുത്തപ്പോൾ കുഷ്ഠത്താൽ ബാധിച്ചിരുന്നു. ആ പ്രവാചകടയൻ സ്വയം അത് ചെയ്തു. പിന്നെ ആ മഹാനായ പ്രവാചകടയൻ യേശു അത് സ്വയം ചെയ്തു. ഞാൻ എന്റെ ജീവനെ കൊടുക്കുന്നു, അത് എന്നിൽ നിന്നും ആരും എടുത്തു കളയില്ല. ആ മഹാനായ ഇടയൻ അവനായിരുന്നു. മഹാനായ പ്രവാചകടയൻ, ആരും എന്നിൽ നിന്നും അത് എടുത്തു കളയില്ല, ഞാനത് സ്വയമായി കളയുന്നു. ശ്രദ്ധിക്കൂ, അത് ക്രമേണ വന്നതായിരുന്നില്ല, അത് ഒരു നിമിഷത്തിനുള്ളിൽ വന്നതായിരുന്നു. ആ മഹാനായ ഇടയൻ സ്വയം നമ്മുടെ അപരാധത്തെ എടുത്ത് അവനിൽ തന്നെ ശക്തിയായിടിച്ചു. നമ്മുടെ പാപങ്ങളെടുത്ത് അവന്റെ മേൽ അത് സ്വയമായിട്ടിട്ടു. കവി എഴുതിയതിൽ ഒരത്ഭുതവുമില്ല. പാറകൾ ഉരുകി ആകാശമിരുണ്ടു. എന്റെ രക്ഷകൻ തന്റെ തല കുമ്പിട്ട് മരിച്ചു. തുറന്ന തിരശീല വഴിതെളിയിച്ചു. സ്വർഗീയ ആനന്ദവും അവസാനിക്കാത്ത ദിനവും. ഈ വർഷങ്ങളിലെല്ലാം ആ മർമ്മം ദൈവത്തിന്റെ മാർവിടത്തിൽ അവന്റെ വലം കൈയായ യേശുവിനാൽ മറഞ്ഞിരുന്നു. ആ മഹാനായ നമ്മുടെ അപരാധങ്ങളെ നമുക്കായി അവൻ സ്വയം അവന്റെ മേലെടുത്തു. യെശയ്യാവ് 53:6 പറയുന്നു, അവൻ നമ്മുടെ അതിക്രമങ്ങൾക്കായി മുറിവേറ്റു, അവൻ നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി. അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ദൈവത്തിന്റെ സൗഖ്യമാക്കുന്ന മർമ്മം ദൈവത്തിന്റെ അഥവാ യേശു ക്രിസ്തുവിന്റെ മാർവിടത്തിൽ കിടന്നിരുന്നു. അവൻ ദൈവത്തിന്റെ വലതുവശത്തായിരുന്നു. ആ ഒരു ആട് മാത്രമാണ് അവന്റെ മാർവിടത്തിൽ മർമ്മവും പിടിച്ചുകൊണ്ട് കിടന്നിരുന്നത്. ആ കാരണത്താലാണ് മുൻനിരകളായി എപ്പോഴും ഒരു ആടുണ്ടായിരുന്നത്. ആദ്യത്തേത് ഒരാടായിരുന്നു, അവസാനത്തേത് ഒരാടായിരുന്നു. ആ കാരണത്താലാണ് എങ്ങനെയാണ് തന്റെ ആടിനെ പരിപാലിക്കേണ്ടത് എന്നറിയുന്ന ഇടയന്മാരുടെക്കിലേക്ക് അത് വരേണ്ടിയിരുന്നത്. നിങ്ങൾക്കത് മനസ്സിലായോ? ശ്രദ്ധിക്കൂ, അവൻ നമ്മുടെ അതിക്രമങ്ങൾക്കായി മുറിവേറ്റും. അകൃത്യങ്ങൾ നിമിത്തം തകർന്നു വിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനുള്ള ശിക്ഷ അവന്റെ മേലായി. ശ്രദ്ധിക്കൂ, അത് വളരെ പെട്ടെന്ന് വന്നു. രണ്ടാം പ്രാവശ്യം വലം കൈ മാർവിടത്തുനിന്ന് മാറ്റിയപ്പോൾ തന്നെ അത് വളരെ പെട്ടെന്ന് പോയി. അവൻ രണ്ടാം പ്രാവശ്യം വലിച്ചപ്പോൾ മരണകരമായ ആ രോഗം പൊയ്ക്കഴിഞ്ഞിരുന്നു. ആ മഹാനായ ഇടയൻ, ഇടയപ്രവാചകൻ, കാൽവരി കുരിശിൽ അവൻ പറഞ്ഞു, അവൻ നമ്മുടെ എല്ലാവരുടെയും പാപങ്ങൾക്കായി പ്രായച്ചിത്തമടച്ചപ്പോൾ അവൻ പറഞ്ഞു, അത് പൂർത്തിയായി. പാപം നീങ്ങിപ്പോയി, പ്രായച്ചിത്തം അടയ്ക്കപ്പെട്ടു, കടബാധ്യതകൾ പരിഹരിക്കപ്പെട്ടു. അതിന് ഒരു വർഷം എടുത്തില്ല. അതല്ല അവസാനം മറ്റൊരു മതപരിഷ്കർത്താവിന്റെയോ മറ്റാരുടെയെങ്കിലോ കാലം കടന്നു വരുവോളം ശേഷിപ്പിച്ചിരിക്കുകയോ ചെയ്യാതെ അതപ്പോൾ തന്നെ അവസാനിപ്പിച്ചു. ദൈവത്തിന്റെ നിയമത്തെ ലംഘിച്ചതിനാൽ, ഒരു വചനം പൊട്ടിച്ചതിനാൽ പാപം ഒരു നിമിഷത്തിനുള്ളിൽ കടന്നു വന്നു. എന്റെ സഹോദരന്മാരെ, ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ പ്രാണൻ നരകത്തിന്റെ മുകളിലായി ഒരു ചങ്ങലയിലാകുന്നു. ആ ചങ്ങല ഏതെങ്കിലും മതതത്വ വേദശാസ്ത്രത്തിന്റെ സെമിനാരിയോ, ആ ചങ്ങല ഏതെങ്കിലും വിഭാഗ്യസഭയോ, അതല്ല നിങ്ങൾ ജീവിച്ചു പോരുന്ന ഏതെങ്കിലും മതപ്രമാണത്തിലോ അല്ല. ആ ചങ്ങല ദൈവത്തിന്റെ വചനമാകുന്നു. മനുഷ്യരാശി വചനത്താൽ ജീവിക്കാനായി യേശു തന്റെ വചനത്തെ നൽകി. അതിന്റെ വെറുമൊരു ചെറിയ കണ്ണി ഹൗവ മുറിച്ചു. പിന്നെ ഏതൊരു ചങ്ങലയും അതിന്റെ ഏറ്റവും ബലക്ഷയമുള്ള കണ്ണിയേക്കാൾ ബലമേറിയതല്ല. നിങ്ങൾ അതിൽ നിന്നും ഒരു വചനമെടുത്തു, അത് ആദ്യത്തെ പുസ്തകമായിരുന്നു. യേശു പുസ്തകത്തിന്റെ മധ്യഭാഗത്ത് വന്നിട്ട് പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്നും പുറപ്പെട്ടു വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു. അത് പുസ്തകത്തിന്റെ മധ്യഭാഗത്തായിരുന്നു. പുസ്തകത്തിന്റെ അവസാനത്തിൽ അവൻ പറഞ്ഞു, ഒരു വാക്ക് ആരെങ്കിലും നീക്കിയാലോ, ഒരു വചനത്തെ തെറ്റിച്ച് വിവർത്തനം ചെയ്താൽ, ഇവിടെ നിന്നും ഒരു വാക്ക് നീക്കിയാൽ ഞാൻ അവന്റെ അംശത്തെ ജീവന്റെ പുസ്തകത്തിൽ നിന്നും എടുത്തു കളയും. നിങ്ങൾ ദൈവത്തിന്റെ വചനത്തിൽ തൂങ്ങി നരകത്തിന്റെ മേലെ കൂടെ കടന്നു പോകുകയാണ്. കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്നതല്ലാതെ എന്തെങ്കിലും നിങ്ങളിലേക്ക് ആരെക്കൊണ്ടും തിരികെ കയറ്റാൻ അനുവദിക്കരുത്. ഓ, ഞാൻ കാണുന്നു. അതെ, അവർ പറയും, തീർച്ചയായും ഞങ്ങൾ ചെയ്തതെല്ലാം, ഞങ്ങളെല്ലാം ചെയ്തു. ഒരു പക്ഷേ അതുതന്നെയായിരിക്കാം ആ മഹാനായ ഇടയന്റെ സമയത്തും വലിയ പുരോഹിതന്മാരും മറ്റുള്ളവരും ചെയ്തിരുന്നത്. അത് തന്നെയാണ് ഹവ്വ ചിന്തിച്ചിരുന്നത്. അതാണ് സാത്താൻ അവളോട് പറഞ്ഞത്, തീർച്ചയായും ദൈവം ചെയ്യില്ല. എന്നാൽ അവൻ ചെയ്തു, കാരണം അവൻ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. ആ കാരണത്താലാണ് അവനത് വീണ്ടും ഈ ദിവസത്തെ ചെയ്യാൻ പോകുന്നതും. നോഹയുടെ നാൾക്കളിൽ എന്ന പോലെ വെള്ളത്താൽ 8 ആത്മാക്കൾ രക്ഷപ്പെട്ടു, അതുകൊണ്ടും തന്നെ മനുഷ്യപുത്രന് വരവെങ്കിലും ഉണ്ടാകും എന്നവൻ പറഞ്ഞതിൽ ഒരതിശയവുമില്ല. നോക്കൂ, വളരെ കുറച്ചുപേർ വാതിലെടുക്കവും വഴി ഞെരുക്കവുമുള്ളത് അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. അത് ശരിയാണ്, കാരണം നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും അതിൽ കൂടി കടക്കുന്നവർ അനേകരുമാകുന്നു. ആ മഹാനായിടെ അടിക്കപ്പെട്ടപ്പോൾ മഹാനായ ഇടയപ്രവാചകൻ അവൻ അവിടെ പിന്നിൽ അടിക്കപ്പെട്ടു. അവൻ പറഞ്ഞു, അത് അവസാനിച്ചിരിക്കുന്നു. അപ്പോൾ ആ നിമിഷം തന്നെ ആ ഇടയൻ അടിക്കപ്പെട്ടപ്പോൾ തന്നെ അത് കഴിഞ്ഞു. പാപം ക്രമീകരിക്കപ്പെട്ടു. പിന്നെ ഇനിയും ഒരു പാപം ശേഷിക്കുന്നില്ല. അവർ ശുദ്ധരായി തീർന്നു. പ്രായശ്ചിത്തം അടച്ചു തീർത്തു. അത് അവസാനിച്ചു എന്ന് യേശു പറഞ്ഞ ആ നിമിഷം തന്നെ ഭൂമിക്കടിസ്ഥാനമിട്ടത് മുതൽ മുൻ നിയമിക്കപ്പെട്ട ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ടിരിക്കുന്ന വിശ്വാസികളെല്ലാം അത് അവസാനിച്ചു. അവൻ ആ മഹാനായ ഇടയൻ തന്റെ ആടിനു വേണ്ടിയാണ് വന്നത്. അത് അവസാനിച്ചിരുന്നു. ദൈവത്തിന്റെ വലങ്കൈ അവന്റെ മാർവിടത്തിന് വലിച്ചു മാറ്റി അടിക്കപ്പെട്ടു. പിന്നെ ഈസ്റ്ററിൽ അവനത് തിരികെ തന്നു. ആമേൻ. അതിനെ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിച്ചിട്ട് അവന്റെ മാർവിടത്തിലാക്കിയിട്ട് അവന്റെ വചനത്തിന്റെ രൂപത്തിലാക്കി പാപം നമ്മെ എടുത്തു മാറ്റിയ ആദ്യ തോട്ടത്തിലേക്ക് തിരികെ എടുക്കേണ്ടതിന് അതിനെ നിങ്ങളിലേക്കും എന്നിലേക്കും വലിച്ചു നീട്ടി. അവന്റെ മഹത്തായ ഹൃദയത്തിൽ മറച്ചു വച്ചിരുന്ന മർമ്മം എന്താണെന്നൊരു പ്രവാചകിടയനാൽ വെളിപ്പെടുത്തി. അതൊരു ഇടയനാൽ, പ്രവാചക ഇടയനാൽ വെളിപ്പെടുത്തി തന്നു. ആ ദിവസത്തിൽ പർവ്വതങ്ങൾ ചാടിയതിൽ ഒരത്ഭുതവുമില്ല. സൂര്യൻ അതിന്റെ മുഖം ആനന്ദത്താൽ അലറിയിട്ട് മറച്ചു കളഞ്ഞതിൽ ഒരതിശയവുമില്ല. പ്രകൃതി മുഴുവനും പൊട്ടിയിളകിയതിൽ ഒരതിശയവുമില്ല. കാറ്റിൽ കുലുങ്ങിയ മരങ്ങൾ കുലുങ്ങിയും ഇളകിയും ആനന്ദിച്ചു ചാടി. ആ പ്രവാചകടയൻ പർവ്വതത്തിന്മേൽ ജീവന്റെ പുസ്തകത്തിലുള്ള ഓരോ പേരിനെയും വീണ്ടെടുക്കുന്നതായി അവ കണ്ടു. അവരുടെ സ്വന്തം പ്രകൃതിയെയും വീണ്ടെടുക്കുന്നതായി അവ കണ്ടു. അവ അലറി വിളിച്ചു, കുതിച്ചു ചാടി. അപ്പോൾ ലോകമൊരു ഭൂമികുലുക്കത്തിലേക്ക് കടന്നു. പർവ്വതങ്ങൾ കീറി, പാറകൾ പൊട്ടിവീണു, സൂര്യൻ താഴേക്ക് പോയി, സകലതും സംഭവിച്ചു. ഏതൊരു യോഗത്തെയും പോലെ അത് നിങ്ങൾക്ക് ഇടയൻ വെളിപ്പെടുത്തുന്നതാണ്. അത് അവസാനിച്ചു. അവിടെ ക്രമമായി ചാടുന്നതും ആനന്ദത്താൽ ഉരുവിടുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ ആർക്കും ക്ഷതമേൽക്കാറില്ല. പർവ്വതങ്ങൾ ആരവമുണ്ടാക്കുകയും സൂര്യൻ താഴേക്കും പോയി, സകലതും സംഭവിച്ചു. എന്നാൽ അവിടെ ആർക്കും ക്ഷതമേറ്റില്ല. യോഗങ്ങളിൽ വെച്ച് ദൈവത്തിന് ശക്തി ജനങ്ങൾക്ക് വെളിപ്പെട്ടിട്ട് അവർ ലോകത്തിൽ നിന്നും ലോകകാര്യങ്ങളിൽ നിന്നും സ്വതന്ത്രരായി. യോഗങ്ങളിൽ വെച്ച് കർത്താവിന്റെ ആനന്ദം കൂട്ടായ്മയിൽ നിറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവർ നിന്നുകൊണ്ട് അലമുറയിടുകയും കരയുകയും അവരാൽ കഴിയാവുന്നതിൽ ഏറ്റവും ഉച്ചത്തിൽ ദൈവമഹത്വത്തിനായി ഏർപ്പെടുകയും ചെയ്യുന്നു. അവരെല്ലായ്പ്പോഴും ക്രമത്തിൽ തന്നെയായിരുന്നിട്ടുണ്ട്. ഞാൻ ഒരിക്കലും ഒന്നും അലങ്കോലമായി കണ്ടിട്ടില്ല. കാരണം അവരത് തിരിച്ചറിഞ്ഞിരിക്കുന്നു. അവരുടെ പേർ ഭൂമിക്കടിസ്ഥാനം മുമ്പേ കുഞ്ഞാണ്ട് ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. ആ മഹാനായ പ്രവാചകിടയൻ അവർക്ക് ആ സന്ദേശം കൊണ്ടുവന്നു. ആ പ്രവാചകിടയൻ അവരെ മോചിപ്പിച്ചിരിക്കുന്നു. അതിനെപ്പറ്റി മറ്റേ പൌരോഹിത്യ സംബന്ധിയായ മണ്ഡലത്തിലുള്ളവർ പറയുന്ന എന്താണെന്ന് കാര്യമാക്കില്ല. എന്ത് സംഭവിച്ചു എന്നവർ അറിയുന്നു. അവിടെ പിന്നിലായിട്ടുണ്ടായിരുന്ന ഇടയന്മാർക്ക് മാത്രം സംഭവിച്ചതെന്താണ് എന്നറിയാമായിരുന്നു. മോശയ്ക്ക് സംഭവിച്ചതുപോലെ അവൻ സ്വയം ദൈവത്തെ ശ്രദ്ധിച്ചു. അങ്ങനെ സംഭവിക്കാതെ ഒരു പരിഭാവനമായ മേശയുടെ പിന്നിലേക്ക് പോയി വചനം പ്രസംഗിക്കാൻ ഒരു മനുഷ്യനും അവകാശമില്ല. അതിനെ ഒരു വിധത്തിലും അവനെന്ന് വിവരിച്ച് പുറത്താക്കാൻ ഒരു മതതത്വ വേദശാസ്ത്രിക്കും സാധിക്കില്ല. മോശ അവിടെ ആയിരുന്നു. ഇസ്രായേലിലെ ദൂതന്മാർ എങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുമെന്നതിൽ കാര്യമില്ല. ഓ, അതൊരു വിഡ്ഢിതമായിരുന്നു. നീ ഇത് കണ്ടെന്ന് പറയുന്ന ഒരു നിരൂപണം മാത്രമാണ്. അതൊരു അസംബന്ധമാകുന്നു. നിങ്ങൾക്ക് അവനിൽ നിന്നും അതെടുത്തു മാറ്റാൻ കഴിയില്ല. അവൻ അറിഞ്ഞിരുന്നു, അവൻ അവിടെയായിരുന്നു. അത് സംഭവിച്ചത് അവന് മാത്രമായിരുന്നു. ഒരു മതതത്വ വേദശാസ്ത്രത്തിന്റെ ബിരുദത്താലോ അതോ ചില ഡോക്ടറേറ്റ് ബിരുദവുമായോ അവൻ ആദ്യം അഗ്നിസ്തംഭത്താൽ ദൈവത്തെ മുഖാമുഖം സന്ധിക്കുവോളം ഒരുവന് യേശുക്രിസ്തു സന്ദേശം കിട്ടി എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഉൾപ്പെട്ടിന്റെ പിന്നിൽ നിൽക്കാൻ ഒരു യോഗ്യതയുമില്ല. തന്നെ ഒരു സന്ദേശവാഹകനാണെന്ന് വിളിക്കാൻ അവന് ഒരു യോഗ്യതയുമില്ല. കാരണം ലോകത്തിലെ സകല മതതത്വ വേദശാസ്ത്രികൾക്കും നിങ്ങളിൽ നിന്ന് അത് വിവരിച്ച് പുറത്താക്കാൻ കഴിയില്ല. അത് സംഭവിച്ചിരിക്കുന്നത് നിങ്ങൾക്കാണ്. നിങ്ങൾ അവിടെ ആയിരുന്നു. അതിനെപ്പറ്റി നിങ്ങൾക്കറിയാം. ആര് മറ്റെന്തു പറഞ്ഞാലും കാര്യമാക്കുകയോ അതല്ല അവർക്ക് എത്രമാത്രം പറയാൻ സാധിച്ചാലോ. ആ ദിവസങ്ങൾ കഴിഞ്ഞുപോയി. അതങ്ങനെയൊന്നുമില്ല. നിങ്ങൾ അത് സംഭവിച്ചത് നിങ്ങൾക്കാണ്. അത് വചനപ്രകാരമാകുന്നു. അതെ, ആ കാരണത്താലാണ് ഈ ശബ്ദം മോശയോട് സംസാരിച്ചതെന്ന് അവന് മനസ്സിലായത്. വചന ശബ്ദമായിരുന്നു. ദൈവം അബ്രഹാമിനോട് പറഞ്ഞിരുന്നു എന്നവൻ അറിയാമായിരുന്നു, എന്റെ സന്തതി 400 വർഷം പരദേശിയായി പാർക്കും, എന്നാൽ ഞാൻ അവരെ വിടുവിക്കും. 400 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു എന്നും അത് ചെയ്യാനായി അവനെ വിളിച്ചിരിക്കുന്നു എന്നും അവൻ അറിഞ്ഞിരുന്നു. പുരുഷന്മാരും സ്ത്രീകളുമായുള്ളവരെ, ഈ അവസാന ദിവസങ്ങളിൽ ദൈവം തന്റെ ആത്മാവിനെ സകല ജഡത്തിന്മേലും പകരുമെന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ അയക്കുമെന്ന് അവൻ വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അവൻ വാട്ടവും ചുളിവുമില്ലാത്തൊരു മണവാട്ടിയെ വിളിക്കും. അത് ചെയ്യുമെന്ന് അവൻ വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. അവൻ അത് ചെയ്യുകയും ചെയ്യും. കൂലിക്കാരായ ഈ ഇടയന്മാരെ കേൾക്കരുത്. അവർ നിങ്ങളെ വഴിവിട്ട് നടത്തും. ആടുകളായ നിങ്ങൾക്ക് ഈ വചനത്തിൽ നിന്ന് പോഷിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവ ഇടയനാകുന്നു. അത് എപ്പോഴും ഇടയന്മാരാലാണ് കൊണ്ടുവരപ്പെട്ടിരുന്നത്. അവൻ നമ്മുടെ ഇടയനാകുന്നു. അവനെ കേൾക്കുക. നിങ്ങൾ അവന്റെ ആട്ടിൻകൂട്ടത്തിലെ ആടുകളാകുന്നു. നിങ്ങളാണെങ്കിൽ നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കും. മറ്റാരെങ്കിലും പറയുന്നതല്ല, അവൻ എന്തു പറയുന്നു നിങ്ങൾ കേൾക്കും. ഒരു അപരിചിത ശബ്ദം, അതിനെക്കുറിച്ച് നിങ്ങൾക്കൊന്നും അറിയില്ല. ഓ എന്റെ ആ ശക്തനായ ഇടയ പ്രവാചകനെ വീണ്ടും കേൾക്കൂ. തർജ്ജമ ചെയ്യുകയും അവർക്ക് പരിചയപ്പെടുത്തുകയും ചെയ്യുന്നു. യോഹന്നാൻ അവൻ യോർദാ നദി നിൽക്കുമ്പോൾ അവൻ എന്തു പറഞ്ഞു നോക്കൂ. അവിടെ നിന്നുകൊണ്ട് പ്രസംഗിക്കുകയായിരുന്നു. അവൻ പറഞ്ഞു, ആ സമയം വരുന്നു. ശ്രദ്ധിക്കൂ, യോഹന്നാൻ ഒരു പുരോഹിതന്റെ മകനായിരുന്നു. അവനെപ്പോഴും അവരുടെ പിതാക്കന്മാരുടെ പാത അനുഗമിച്ചിരുന്നു. ആ വിധത്തിലാണ് നമുക്ക് നമ്മുടെ പേരുകൾ കിട്ടിയിരിക്കുന്നത്. അവരെന്താണോ ചെയ്തിരുന്നത് അവരെ അതിനാലാണ് വിളിച്ചു പോന്നിരുന്നത്. യോഹന്നാൻ തന്റെ പിതാവിനെ പോലെ ഒരു പുരോഹിതനായിരിക്കണമായിരുന്നു. കൂടാതെ നിങ്ങൾക്കറിയാമോ, അവന്റെ പിതാവായ സെക്കരിയാവിന് കർത്താവിന്റെ ദൂതൻ പ്രത്യക്ഷമായി വീട്ടിലേക്ക് പോയി എലിശബത്തിനടുക്ക ചെന്നു. അവന്റെ അമ്മ, അവൾ ഗർഭിണിയായി, അവൾ ഗർഭം ധരിച്ചു. അമ്മയാകാൻ 6 മാസം തികഞ്ഞിരുന്നു. എന്നാൽ അതുവരെയും അവൾക്ക് അതിനുള്ളിൽ ജീവനുണ്ടായിരുന്നില്ല. അവൾ ഭയന്നിരുന്നു. കാരണം കുഞ്ഞവിടെ നിശ്ചലമായി കിടന്നിരുന്നു. അത് സാധാരണ ഉള്ളതിലും താഴ്ന്ന തരത്തിലുള്ളതായിരുന്നു. പരിശുദ്ധാത്മാവ് കർത്താവിന് ദൂതൻ മറിയയ്ക്ക് പ്രത്യക്ഷനായി. അവളോട് എലിസബത്തിന്റെ അവസ്ഥയെപ്പറ്റിയും ഒരു പുരുഷനറിയാതെ ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ പോകുന്നു എന്നും പറഞ്ഞു. അവൾ യഹൂദ്യയിലെ മലകളിലേക്ക് പോയി അത് എലിസബത്തിനോട് പറഞ്ഞു. അവൾ എലിസബത്തിനെ കണ്ടുമുട്ടിയപ്പോൾ ഒരു പുരുഷനെ അറിയാതെ അവളൊരു അമ്മയാകാൻ പോകുന്നു എന്ന് അവളോട് പറഞ്ഞു. അവൾക്കത് മനസ്സിലായില്ല. എന്നാൽ അവൾ പറഞ്ഞു, പരിശുദ്ധാത്മാവ് എന്റെ മേൽ നിഴലിടും. എന്നിൽ ഉരുവാകാൻ പോകുന്ന പവിത്രമായ കാര്യത്തെ ദൈവപുത്രൻ എന്ന് വിളിക്കും. ഞാൻ അവനെ യേശു എന്ന് പേർ വിളിക്കും. ആദ്യമായി ആ പേരൊരു മനുഷ്യ ചുണ്ടിൽ ഉച്ചരിച്ചപ്പോൾ തന്നെ അതിന്റെ അമ്മയുടെ വയറ്റിൽ മരിച്ചു കിടന്നിരുന്ന ഒരു കുഞ്ഞ് ആനന്ദത്താൽ കുതിച്ച് ആക്രോശിച്ചു. അതുവരെയും ജീവനില്ലാതെ കിടന്നിരുന്നത് അമ്മയുടെ വയറ്റുണ്ടിൽ തുള്ളിച്ചാടി. യേശു ക്രിസ്തു എന്ന പേര് പറഞ്ഞപ്പോൾ ഒരു മരിച്ച കുഞ്ഞിനുമേൽ ജീവൻ കൊണ്ടുവന്നു. വീണ്ടും ജനിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഒരു സഭയുടെ മേൽ അതെന്തു ചെയ്യും? നമ്മളോ അച്ചാറിനുമേൽ അമ്ലം പറ്റിപ്പിടിച്ചിരിക്കുന്നത് പോലെ ഇരുന്നിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളെ പോകാൻ അനുവദിക്കുന്നു. എഴുന്നേറ്റ് നിങ്ങളുടെ ദൃഢവിശ്വാസം ഏറ്റുപറയുവാനും ഈ സകല വിഡ്ഢിത്തത്തെയും കുറ്റം വിധിച്ചുകൊണ്ട് യേശു ക്രിസ്തുവിനെ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണെന്ന് ഉളവാക്കി കാണിക്കാനും ഭയപ്പെടുന്നു. ഇത് ക്രിസ്തുമസ് സമയമാണ്. ഈ സാന്താക്ലോസിനെയും മറ്റു ചപ്പു ചവറുകളെയും പുറത്തറിഞ്ഞ കച്ചവട സംബന്ധിയായ ആ സകല അസംബന്ധത്തെയും പുറത്താക്കുക. ബൈബിളിൽ എവിടെയാണ് നിങ്ങൾ സാന്താക്ലോസിനെ പറ്റി കേട്ടുള്ളത്? അതൊരു റോമാക്കാരുടെ പുരാണമാണ്. അതിലൊന്നും തന്നെയില്ല. അങ്ങനെ ഒരു കാര്യമേയില്ല. അങ്ങനെയുള്ളൊരു വിഡ്ഢിത്തം നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കരുത്. അതെല്ലാം അന്ധമായ ഒരു കഥയായിരുന്നു എന്ന് നിങ്ങൾക്കൊരിക്കൽ നിങ്ങളുടെ കുഞ്ഞിനോട് പറയേണ്ടി വരുമ്പോൾ അന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞിനോട് കള്ളം പറയേണ്ടി വരും. അത് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള നിങ്ങളുടെ സാക്ഷ്യത്തെ ബാധിക്കും. അവൻ പറയും, ഒരുപക്ഷേ ഇതും അങ്ങനെ തന്നെയായിരിക്കാം. ആ മഹാനായ ഇടയപ്രവാചകനെ അത് എവിടെയായിരുന്നുവോ അവിടെ ഈ ക്രിസ്തുമസിൽ തിരികെ വയ്ക്കുക. ശ്രദ്ധിക്കൂ, യോഹന്നാൻ ഇവിടെ നിൽക്കുമ്പോൾ ഈ പ്രവാചകനെ കേൾക്കൂ. അവൻ ഒരു മഹാനായ ഇടയപ്രവാചകനായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ അവനൊരു സന്ദേശമുണ്ടായിരുന്നു. അവൻ യേശുവിനെ പരിചയപ്പെടുത്താൻ പോവുകയായിരുന്നു എന്ന് ദൂതൻ അറിഞ്ഞിരുന്നു. ഇപ്പോൾ അവന് ഏതെങ്കിലും സെമിനാരിയിലേക്ക് പോകാൻ കഴിയില്ല. അവർ പറഞ്ഞേക്കാം, ഇപ്പോൾ നിനക്കറിയാമല്ലോ ഡോക്ടർ ഇന്ന ഇന്നയാളാണ് ആ സ്ഥാനത്തിരിക്കുന്നത്, നീ അവനെ പരിചയപ്പെടുത്തണം. നിങ്ങൾക്കറിയാമല്ലോ അതിങ്ങനെ. നോക്കൂ, അവന് മനുഷ്യനുമായി കൂടിക്കലരാൻ കഴിയില്ല. 9 വയസ്സ് പ്രായമായപ്പോൾ ദൈവത്തിന് മുമ്പായി വഴിയൊരുക്കേണ്ടതിന് അവൻ വനാന്തരത്തിലേക്ക് പുറപ്പെട്ടു പോയെന്ന് നമ്മോട് പറഞ്ഞിരിക്കുന്നു. അവിടെ നിന്നാണ് ഇടയന്മാർ വന്നിരുന്നത്. നോക്കൂ, അവന്റെ സന്ദേശം മതതത്വ വേദശാസ്ത്രികളെ പോലെ മഹത്തായ എന്തെങ്കിലും ഡിഗ്രി ഒന്നും കിട്ടിയ ചില വീർപ്പിച്ച വാക്കുകളായിരുന്നില്ല. അവൻ പറഞ്ഞു, ഓ പാമ്പുകളുടെ തലമുറക്കാരെ, മതപരമായ മനുഷ്യരോട് പറയുന്നത് നിങ്ങൾ പാമ്പുകളുടെ കൂട്ടരാണ്. അതാണ് അവൻ വനാന്തരത്തിൽ കണ്ടിട്ടുള്ളത്. അവൻ പാമ്പുകളെ കണ്ടിരുന്നു. അവന് കാണാനായ ഏറ്റവും താഴ്ന്ന കാര്യമായിരുന്നിട്ട് അവൻ ആ ദിവസത്തുണ്ടായിരുന്ന പുരോഹിതന്മാരെയും വൈദികരെയും മതതത്വ വേദശാസ്ത്രികളെയും ഒരു പാമ്പിന്റെ കൂട്ടർ എന്ന് വിളിച്ചു. ചോദിച്ചു, വരുവാനുള്ള കോപത്തെക്കുറിച്ച് നിങ്ങളോട് മുന്നറിയിച്ച് ആരാണ്? ഞങ്ങൾ ഇതിൽപ്പെട്ടിരിക്കുന്നു, ഞങ്ങൾ അതിൽപ്പെട്ടിരിക്കുന്നു എന്ന് പറയാൻ തുനിയരുത്. അബ്രഹാമിന് ഈ കല്ലുകളിൽ നിന്ന് കുഞ്ഞുങ്ങളെ ഉളവാക്കാൻ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ പറയുന്നു. കല്ലുകൾ, അതാണ് അവൻ വനാന്തരത്തിൽ വെച്ച് കണ്ടത്. കൂടാതെ വൃക്ഷത്തിന് ചുവട്ടിൽ കോഴാലി വെച്ചിരിക്കുന്നു, അതാണ് അവൻ വനാന്തരത്തിൽ വെച്ച് കണ്ടിരുന്നത്. പാമ്പുകൾ, മരങ്ങൾ, ഘോരവനം, നോക്കൂ, അതായിരുന്നു അവന്റെ സന്ദേശം. ദിവ്യത്വത്തിന്റെ മഹത്തായ ഡോക്ടറെ കിട്ടിയ ഏതെങ്കിലും ഒരുവന്റെ വീർപ്പിച്ച വാക്കുകളൊന്നും അവനറിയില്ലായിരുന്നു. ഒരിക്കലും വിവരിക്കാൻ സാധിക്കാത്തത്. അവൻ പ്രസംഗിച്ചിരുന്നത് പ്രകൃതിയുടെ രീതിയിലായിരുന്നു. അതാണ് ഇവിടെ നമ്മെ കാണിച്ചു തരുന്നത്. ഇടയന്റെ കോൽ, ഇടയൻ, ആട്, പ്രകൃതിയുടെ നിര. അവൻ ചെയ്തിരുന്നത് എന്താണ്? അവന് ചെയ്യാനായി മഹത്തായ ഒരു കാര്യമുണ്ടായിരുന്നു. മശിഹായെ അറിയുന്നവൻ അവൻ മാത്രമായിരുന്നു. അവൻ പറഞ്ഞു, അവനിവിടെ നിങ്ങളുടെ ഇടയിൽ തന്നെ നിൽക്കുന്നു, നിങ്ങൾക്കവനെ അറിയില്ല. കാരണം മതതത്വ വേദശാസ്ത്രം നിങ്ങളെ പിടിച്ച് അത്രയും കെട്ടിവിരിഞ്ഞിരിക്കുന്നതിനാൽ നിങ്ങൾ എവിടെയാണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയില്ല. ഒരു നാൾ യേശു പുറപ്പെട്ടു വരുമ്പോൾ അവൻ പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപത്തെ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് വരുന്നു. ആ കുഞ്ഞാട്, ഹല്ലേലൂയ, വാസ്തവമായ പ്രായശ്ചിത്തം. ഏദൻ തോട്ടം മുതൽ താഴേക്ക് നിഴലായി വന്നുകൊണ്ടിരുന്ന ഓരോ ആടും ആയിരുന്നവൻ അവിടേക്ക് വരുന്നു. ഒരു സാധാരണ മനുഷ്യൻ നദിയിലേക്ക് ഇറങ്ങി വരുന്നു. അവർ ചോദിച്ചു, യോഹനാനെ, അത് നിനക്കെങ്ങനെ അറിയാം? എനിക്കൊരു വ്യത്യാസവും കാണാനാവുന്നില്ല. എന്നാൽ ഞാൻ സാക്ഷീകരിക്കുന്നു, ദൈവത്തിന്റെ ആത്മാവ് ഒരു പ്രാവെന്ന പോലെ ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. ഒരു ശബ്ദം പറയുന്നതും കേട്ടു, ഇതെന്റെ പ്രിയപുത്രൻ, ഇവനിൽ വസിപ്പാൻ എനിക്ക് പ്രസാദം തോന്നിയിരിക്കുന്നു. പ്രാവിനെയും ആടിനെ ശ്രദ്ധിക്കൂ, കാണുന്നോ? അതെ, എന്താ അതൊരു എന്താകുമായിരുന്നു? അത് മറ്റെന്തെങ്കിലും ആയിരുന്നെങ്കിൽ അവിടെ ഒരു ചെന്നായ നിന്നിരുന്നെങ്കിലോ? അതെ, ആ കുഞ്ഞാട്. അതല്ല, ആ പ്രാവ് കടന്നുപോയിട്ട് ദൈവം തന്നെ ഒരു പ്രാവായി താരതമ്യപ്പെടുത്തിയിട്ട് ആകാശത്തിലെ സകല പക്ഷികളിലും വെച്ച് ഏറ്റവും സൗമ്യതയേറിയത് അവന്റെ പുത്രനെ ഒരു ആടിനാലും ഭൂമിയിലുള്ള സകല മൃഗങ്ങളിലും വെച്ച് ഏറ്റവും സൗമ്യതയേറിയത്. നോക്കൂ, ആകാശത്തിലെ ശുദ്ധിയുള്ള പക്ഷി, ഒരു കാക്കയല്ല, ഒരു ഗ്രദ്ധമല്ല, എന്നാലൊരു പ്രാവ്, ഒരു പന്നിയല്ല, ഒരു ആട്, മറ്റൊരു പ്രാകൃതവും തമ്മിൽ കൂടിക്കലരില്ല. ശ്രദ്ധിക്കൂ, പ്രാവ് ആടിന്റെ മേൽ വന്നപ്പോൾ അത് അവനെ നയിച്ചു. അവൻ ഇഷ്ടപ്പെട്ടിരുന്ന വിധത്തിലല്ല, എന്നാൽ പിതാവ് അവനെ നയിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നത് പോലെ. ഇന്നത്തെ ഒരു യഥാർത്ഥ ആടെ, അതാണ് വാസ്തവമായ വഴി. ഓ ക്രിസ്മസ് സമയത്തിലെ ആടെ, ദൈവം തന്റെ വചനത്താൽ മാത്രമേ നയിക്കുകയുള്ളൂ എന്ന് നീ അറിയുന്നില്ലേ? അതവന്റെ കോലാകുന്നു. ശ്രദ്ധിക്കൂ, മറ്റു യാതൊന്നും തന്നെ സംഭവിച്ചില്ല. എന്നാൽ യോഹന്നാൻ പറഞ്ഞു, മറ്റുള്ളവർ ആരും കണ്ടില്ല, എന്നാൽ ഞാൻ സാക്ഷീകരിക്കുന്നു, ഞാനത് കണ്ടു, പരിചയപ്പെടുത്തുന്നു. ഇതാ ലോകത്തിന്റെ പാപങ്ങളെ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഞാൻ ഇത് അവസാനിപ്പിക്കുമ്പോൾ ഇപ്പോൾ എന്റെ ക്രിസ്മസ് സന്ദേശത്തെ ഞാൻ അവതരിപ്പിക്കട്ടെ. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു. ഇത് അതേ ആട് തന്നെ. അവൻ അന്ന് ആയിരുന്നത് പോലെ തന്നെ ഇന്നും അതേ ആട് തന്നെയാകുന്നു. അവൻ അവിടെ ആയിരുന്നത് പോലെ തന്നെ ഇവിടെയുമാകുന്നു. കാരണം അവന്റെ വചനത്തിന് മാറ്റമില്ല. 2-3 പേരുടെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ട്. അതാണ് കൃത്യമായും അവൻ പറഞ്ഞത്. അവൻ ഒരിക്കലും മാറ്റിയിട്ടില്ല. അവൻ വചനമായ ദൈവമാകുന്നു. അവൻ ഒരിക്കലും മാറുന്നില്ല. ഇപ്പോഴും തന്റെ ആടിന് കൊടുക്കുന്നു. ആദ്യം അവന്റെ ആടിന്റെ ആഹാരം തന്റെ ഇടയപ്രവാചകനാൽ അവരെ പോഷിപ്പിക്കുന്നു. മതതത്വ വേദശാസ്ത്രികൾക്കല്ല, അവന്റെ ആടുകൾക്ക്. അവർ കഴിക്കില്ല. മറ്റുള്ളവർക്കത് കഴിക്കാൻ കഴിയുന്നത് എങ്ങനെ? എന്നാൽ ജ്ഞാനികൾ. ഇത് ശ്രദ്ധിക്കൂ, എന്നാൽ ജ്ഞാനികൾക്കും വിവേകികൾക്കും ലോകത്താൽ നല്ല പരിശീലനം ലഭിച്ചവർക്ക് ഇപ്പോഴും ഒരു സാന്താക്ലോസ് ഉണ്ടായിരുന്നു എന്ന് പറയാൻ ആഗ്രഹമുണ്ട്. അവർക്ക് ആരാധിക്കാനായി എല്ലാവിധത്തിലെ ചപ്പുചവറുകളും സങ്കല്പങ്ങളുമുണ്ട്. കാരണം അവരവനെ വചനത്തെ അംഗീകരിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ അവരുടെ ഭാഗ്യസഭകളിൽ ഈ ദിവസക്കൂലിക്കാരായ ആട് മേയ്ക്കുന്നവർക്ക് അത് അവരുടെ രുചിക്കനുസരിച്ച് ചേരുന്നില്ല. മതപ്രമാണത്തിൽ നിന്നും കൂലിക്കെടുത്തിരിക്കുന്നവർ അവരെല്ലാവരും നിങ്ങളെ ഒരു കോലാടിന്റെ കീഴിൽ ഒരുമിച്ചു കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളത് വിശ്വസിക്കരുത്. നിങ്ങളെ അവർ കശാപ്പ് ചെയ്യുന്നിടത്തേക്ക് നയിക്കും. 1900 വർഷങ്ങൾക്ക് മുമ്പ് ഈ മാസം ജനിച്ച ഈ മഹാനിടയനെ കേൾക്കുക. ഒരു സമയത്ത് അങ്ങ് അകലെ നിന്ന് അവന്റെ സന്ദേശത്തിൽ ആടിനെങ്ങനെ പരിപാലിക്കണം എന്നറിയുന്ന വാസ്തവമായി ഇടയന്മാർ വരും. സൂക്ഷിക്കൂ, അവർ ഇപ്പോഴും അത് ആഗ്രഹിക്കുന്നു. അന്നവർ അത് സ്വീകരിക്കാതിരുന്നതുപോലെ തന്നെ അവർ ഇന്നും അത് സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ അത് അവരുടെ പൌരോഹിത്യ സമ്പ്രദായത്തിന് രുചിക്ക് ചേർന്നു പോകുന്നില്ല. അവർ ആ വചനത്തെ അവരുടെ സംഘടനയ്ക്ക് യോജിക്കുന്ന വിധത്തിൽ ചുറ്റിത്തിരിക്കുകയും അവർ വചനത്തെ പ്രസംഗിക്കുന്നതുമില്ല. അവർ ചെയ്യില്ല. അവർ പറയും, അതെ, അത് അപ്പോസ്തലന്മാരുടെ കാലത്തേക്കുള്ളതായിരുന്നു. അത് അർത്ഥമാക്കുന്ന ഇതല്ല. അത് എന്താണോ പറയുന്നത് അത് തന്നെ അത് അർത്ഥമാക്കുന്നു. അതിന് ആരും തന്നെ ആവശ്യമില്ല. അവരോട് തന്നെ അത് വ്യാഖ്യാനിക്കുന്നു. ഇപ്പോൾ ഈ മണിക്കൂറിൽ നമുക്ക് നമ്മുടെ തലകളെയും ഹൃദയങ്ങളെയും ഭൂമിയിലെ പൊടിയിലേക്ക് താഴ്ത്തി ഒരു പശുത്തൊട്ടിയിലേക്ക് പോകാൻ തിരക്ക് കൂട്ടുന്നതിൽ വേഗത്തിൽ ആ മഹാനായ പ്രവാചക ഇടയനെ, ദൈവപുത്രനായ യേശുക്രിസ്തുവിനെ, ഇടയനാൽ ഈ വചനം കൊണ്ടുവന്ന പ്രകാശത്തെ കണ്ടു സ്വീകരിക്കാം. ഞാൻ നിങ്ങളോട് വളരെ നേരം സംസാരിച്ചു. ഒരുപക്ഷെ ഞാനൊരു പുരോഹിതൻ സംസാരിക്കുന്നത് പോലെ ഞാൻ എന്റെ വാക്കുകളെ ക്രമീകരിച്ചിരുന്നില്ല എന്ന് വരാം. ഞാനത് ചെയ്യാൻ ശ്രമിക്കാറില്ല. അവൻ എനിക്കത് നൽകുന്ന വിധത്തിൽ തന്നെ ഞാനത് പറയാൻ ശ്രമിക്കുന്നു. എന്നാൽ അത് ഇടയന്മാരായിരിക്കണം എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ കണ്ടോ? മറ്റുള്ളവർക്ക് അത്രയേറെ മറ്റു വിചാരങ്ങളാൽ പരിശീലനം സിദ്ധിച്ചിട്ട് അവർക്കത് സ്വീകരിക്കാനാകില്ല. ഇന്ന് നമുക്ക് എല്ലാ വിധത്തിലുള്ള മേൽനോട്ടക്കാരുമുണ്ട്. ഡിസ്ട്രിക്ട് മാൻ, ബിഷപ്പ്, പുരോഹിതന്മാർ, കർദിനാളുകൾ, പോപ്പുമാർ, ലോകത്തിൽ നമ്മെ നയിക്കാൻ ശ്രമിക്കുന്ന സകലതുമുണ്ട്. എന്നാൽ ദൈവം നമുക്കൊരു ഇടയനെ നൽകിയിരിക്കുന്നു. ആ ഇടയൻ പരിശുദ്ധാത്മാവാകുന്നു. ഇപ്പോൾ എന്നെ കേൾക്കൂ. അവൻ ഒരു ചിന്തയല്ല. അവൻ എന്നത് വ്യക്തിപരമായ സർവനാമമാകുന്നു. പരിശുദ്ധാത്മാവ് വരുമ്പോൾ, സത്യത്തിന്റെ ആത്മാവ്, ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്ന കാര്യങ്ങളെ അവൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരികയും വരുവാനുള്ള കാര്യങ്ങളെ നിങ്ങൾക്ക് കാണിച്ചു തരികയും ചെയ്യും. അതാണ് ആ മഹാനായിടയൻ, യേശു ഏൽപ്പിച്ചിട്ട് പോയ ആ മഹാനായിടയൻ. കൂടാതെ ബൈബിൾ എഴുതിയത് പരിശുദ്ധാത്മാവാണ്. ബൈബിൾ ഇങ്ങനെ പറയുന്നു, മനുഷ്യർ പരിശുദ്ധാത്മനിയോഗം പ്രാപിച്ചിട്ട് വചനമെഴുതി. ഇപ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഒരു മതപ്രമാണത്തിലേക്ക് വലിക്കുമോ? ഈ വചനം പറയാത്ത എന്തിലേക്കെങ്കിലും അത് നിങ്ങളെ വലിക്കുമോ? എന്താ, അത് തീർത്തും അസാധ്യമാകുന്നു. നിങ്ങൾ ഇതാണ് ചെയ്തിരിക്കേണ്ടത് എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞിട്ട് തിരികെ വന്ന് പറയുകയാണ്, അല്ല, അത് തെറ്റായിരുന്നു, സഭ പറയുന്നത് നിങ്ങൾ ചെയ്യണം എന്ന് പറയുകയാണെങ്കിൽ അവനൊരു കളവ് പറയുന്നവനാണ്. ഇപ്പോൾ നിങ്ങൾ മറ്റെന്തെങ്കിലും കേട്ടുകൊണ്ടിരുന്നിട്ട് മറ്റുള്ളവർ നിങ്ങളെ വാസ്തവമായി ഒന്നും വലിച്ചു മാറ്റുന്നു എങ്കിൽ നിങ്ങളെ വചനത്തിലേക്ക് നയിക്കുന്ന വാസ്തവമായ ഇടയൻ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ആ പ്രവൃത്തി പരിചയം ഇല്ലാത്തതിനാലും നിങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മം സാക്ഷീകരിക്കൽ ഇല്ലാതിരിക്കുന്നതിനാൽ അതിനെ കൂടാതെ ദൈവം ഒരുവനാകുന്നു. നിത്യജീവനുള്ളത് ദൈവത്തിന് മാത്രമാണ്. നിത്യജീവൻ അവനാകുന്നു. ആരംഭമുള്ള ഏതിനും ഒരവസാനമുണ്ട്. നിങ്ങൾ സഭയിലെ ഒരു അംഗം മാത്രമായിരിക്കുന്നെങ്കിൽ അതിനൊരു തുടക്കമുണ്ട്. എന്നാൽ ദൈവത്തിന്റെ വചനത്തിന് ആരംഭമില്ല, ദൈവത്തിനില്ല. നിങ്ങൾ ദൈവത്താൽ ജനിച്ചു കഴിയുമ്പോൾ നിങ്ങൾ വചനത്താൽ ജനിക്കുന്നു. അപ്പോൾ നിങ്ങൾ ദൈവത്തിന്റെ ഒരു പുത്രനായി തീരുകയും നിങ്ങളുടെ പേര് കുഞ്ഞാണ്ട് ജീവപുസ്തകത്തിൽ ലോകാരംഭത്തിന് മുമ്പ് തന്നെ എഴുതി ചേർത്തിരിക്കുകയും ചെയ്തിരിക്കുന്നു. പിന്നെ നിങ്ങൾ നിങ്ങളുടെ മുടിയുടെ നിറം, നിങ്ങളുടെ കണ്ണുകളുടെ നിറം, നിങ്ങളായിരിക്കുന്ന ആകാരം, ദൈവം നിങ്ങളെ ഭൂമിക്ക് അടിസ്ഥാനം ഇടുമുമ്പേ കണ്ടിരുന്നു. അവൻ നിങ്ങളെ കണ്ടു. നിങ്ങളായിരിക്കുന്നത് പോലെ ഒരു മനുഷ്യനായി അവൻ നിങ്ങളെ കണ്ടിരിക്കുന്നു. അപ്പോഴും 100,000 വർഷം ശേഷിച്ചിരുന്നാലും ആരംഭത്തിൽ തന്നെ നിയമിച്ചിരുന്ന സമ്പൂർണമായ രൂപത്തിലേക്ക് തിരികെ വരേണ്ടതിന് നിങ്ങളെ പിന്തിരിപ്പിക്കാനായി അവിടെ യാതൊന്നും തന്നെയില്ല. എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കും. അങ്ങനെ അവർ അനുഗമിക്കയില്ല. ഇന്ന് രാത്രിയിൽ നിങ്ങൾ ആ നിത്യജീവൻ സ്വീകരിച്ചിട്ടില്ലെങ്കിലും ഒരു പശുത്തൊട്ടിയിൽ ഒരു ചെറിയ കുഞ്ഞു കിടക്കുന്നു, ഒരു കൂട്ടം വിദ്വാൻമാർ ചുറ്റും നിൽക്കുന്നു എന്ന ഒരു സങ്കല്പവുമായി അങ്ങനെയുള്ള ഒരു കാര്യത്തെ നിങ്ങൾ വിശ്വസിക്കരുത്. അതെ, ഞാൻ ശരിയായിക്കൊള്ളും, ഞാൻ ഇത് ചെയ്യും, ഞാൻ സഭയിൽ ചേരും, അത് മാത്രമാണ് എനിക്ക് ചെയ്യാനുള്ളത് എന്ന് ചിന്തിക്കാൻ ശ്രമിക്കരുത്. നിങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. നിങ്ങൾക്ക് നിത്യജീവൻ ലഭിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് എന്നേക്കും ജീവിക്കാനാകുന്നത്? നിങ്ങളൊരു കോതമ്പണി എടുക്കൂ, അത് എത്രമാത്രം സമ്പൂർണമായി കാണപ്പെടുന്നു എന്ന് ഞാൻ കാര്യമാക്കുന്നില്ല. നിങ്ങൾക്ക് മനുഷ്യന് സയൻസിന് ഒന്ന് ഉൽപ്പാദിപ്പിച്ചിട്ട് അതിനെ നിങ്ങൾ തുറന്നുനോക്കിയാൽ അതിൽ അതേപോലെയുള്ള ഈർപ്പമുണ്ടായിരിക്കും, അതേ അളവിലെ അകക്കാമ്പുണ്ടാകും. വയൽ ഉൽപ്പാദിപ്പിക്കുന്ന അതേ വിധത്തിലുള്ള വസ്തു തന്നെയായിരിക്കും, അതുപോലെ തന്നെയായിരിക്കും. നിങ്ങളവയെ പരീക്ഷണശാലയിലിട്ടാൽ നിങ്ങൾക്ക് ഒന്നിൽ നിന്ന് മറ്റേതിന്റെ വ്യത്യാസം കണ്ടുപിടിക്കാൻ കഴിയില്ല. ഒരെണ്ണത്തിന് ഉണ്ടാക്കാൻ സാധിക്കുന്ന ധാന്യത്തിന്റെ അപ്പത്തെ പോലെ തന്നെ മറ്റേതുണ്ടാക്കാനാകും. ഒന്നിലുണ്ടാകുന്നത് പോലെയുള്ള ധാന്യത്തിന്റെ അട തന്നെ മറ്റേതുണ്ടാക്കാനാകും. എന്നാൽ അവ ഏതാണെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുന്ന ഏക കാര്യം അതിനെ കുഴിച്ചിടുക എന്നതാകുന്നു. മനുഷ്യരുണ്ടാക്കിയ ഒരെണ്ണം അവിടെ തന്നെ കിടക്കും, അത് അഴുകിയാലും ഒരിക്കലും മുളച്ചു വരില്ല. എന്നാൽ ദൈവമുണ്ടാക്കിയ ഒരെണ്ണം, അതിൽ ജീവന്റെ ഒരു ബീജമുണ്ടായിരുന്നിട്ട് അത് വീണ്ടും ജീവിക്കും. ഒരുപക്ഷേ നിങ്ങൾക്കൊരു ക്രിസ്ത്യാനെ പോലെ അനുകരിക്കാനാകും, ഒരു ക്രിസ്ത്യാനി പോകുന്നത് പോലെ നിങ്ങൾക്ക് പള്ളിയിൽ പോകാനാകും, ഒരു ക്രിസ്ത്യാനി പേർ പുസ്തകത്തിൽ എഴുതും പോലെ നിങ്ങൾക്ക് എഴുതാനാകും, ഒരുപക്ഷേ നിങ്ങൾക്കൊരു ക്രിസ്ത്യാനിയെ പോലെ ഓരോ സംഘടനയിൽ ചേരാനാകും. അതല്ല നല്ലത് തന്നെ. എന്നാൽ ആ നല്ല ഇടയൻ നൽകിയ നിത്യജീവൻ നിങ്ങളിൽ ഇല്ലാതിരിക്കുന്നിടത്തോളം മാറ്റപ്പെടുത്തിയിട്ട് ദൈവം പെന്തക്കോസ് നാൾ ഇറങ്ങി വന്നപ്പോൾ അവൻ സീനായി മലയിൽ ആദ്യയുടേതായ മോശയുടെ ഇറങ്ങി വന്നതുപോലെ ഒരഗ്നിഗോളമായി ഇറങ്ങി വന്നു. അവൻ താഴേക്ക് വന്നപ്പോൾ അവനെ സ്വയം വിഭാഗിച്ചുകൊണ്ട് അവരിൽ ഓരോരുത്തരും അഗ്നിയുടെ നാവുകളായി പതിച്ചു. ദൈവം തന്നെ തന്റെ ജനങ്ങളുടെ മേൽ സ്വയം വേർപിരിച്ചു. നിങ്ങൾ അതിനെ സ്വീകരിക്കാതെ പത്രോസ് അത് പറഞ്ഞു, അത് നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും ദൂരസ്ഥരായ ഏവർക്കുമുള്ളതല്ലോ. കൂട്ടുകാരെ, ഏതെങ്കിലും മതതത്വ വേദശാസ്ത്രത്തിന്റെ കെട്ടുകഥ നിങ്ങൾ കേൾക്കരുത്. നിങ്ങൾ വീണ്ടും ജനിക്കണം. നിങ്ങൾ അങ്ങനെയാകുമ്പോൾ നിങ്ങളിലുള്ള ആത്മാവ് ദൈവത്തിന്റെ ഭാഗമായി ദൈവത്തിന്റെ ഓരോ വചനത്തെയും സത്യം എന്നായിക്കൊണ്ട് സാക്ഷീകരിക്കും. നിങ്ങൾക്ക് ആ പ്രവൃത്തി പരിചയം ലഭിച്ചിട്ടില്ലെങ്കിൽ നമുക്കിപ്പോൾ അതിവേഗം വചനത്തിലേക്ക്, ആ പശുത്തൊട്ടിയിലേക്ക് തിരിയാം. മതതത്വ വേദശാസ്ത്രത്താൽ ആവിഷ്കരിച്ച് അലങ്കരിച്ചിരിക്കുന്ന ഈ സഭകളിൽ നിന്നും ഒരു വാസ്തവമായ പശുത്തൊട്ടിയിലേക്ക്, മശിഹായെ വിളിച്ചറിയിക്കുന്ന ദൈവത്തിന്റെ വചനത്തിലേക്ക്, ബൈബിളിലേക്ക് അതിവേഗം പോകാം. നമ്മുടെ തലകളെ കുമ്പിട്ടുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ ദൈവമേ, ഈ സമയത്ത് എനിക്ക് പറയാനായി ഇത്രയേ അറിയൂ, ഞങ്ങൾ ക്രിസ്തുമസിനെ സമീപിക്കുന്നു. പുരുഷന്മാരും സ്ത്രീകളും ആൺകുട്ടികളും പെൺകുട്ടികളും തങ്ങൾക്ക് സമ്മാനങ്ങളെ നൽകിയവർക്ക് അതുപോലെ തിരികെ കൊടുക്കാനായി വാങ്ങാൻ ശ്രമിച്ചിട്ട് തെരുവിൽ തിങ്ങി നിറഞ്ഞ് തള്ളുകയും ഉന്തുകയും ചെയ്യുന്നു. തങ്ങളെ ക്രിസ്ത്യാനികളെന്ന് വിളിക്കുന്ന അനേകർ ക്രിസ്മസ് സമ്മാനമായി കൊടുക്കാൻ തെരുവിൽ സിഗരറ്റുകളും മദ്യവും വാങ്ങുന്നു. ദൈവമേ, ഇതിങ്ങനെ അവർ അതിനെ നിന്റെ മുഖത്തേക്ക് നേരെ തിരിച്ചറിയുന്നത് പോലെ കാണപ്പെടുന്നു. അവരുടെ കുഞ്ഞുങ്ങളെ ഏതോ ചില സങ്കല്പങ്ങളെ റോമിന്റെയും വിശുദ്ധ നിക്കോളോസിന്റെ വിഗ്രഹാരാധനയുടെ മതതത്വ വേദശാസ്ത്രവും വളരെ എളുപ്പത്തിൽ ലോകം അംഗീകരിച്ചിരിക്കുന്ന കെട്ടുകഥ ഉപദേശിക്കുകയും അവർ ആ വാസ്തവമായ ക്രിസ്തുവിന്റെ ക്രിസ്തുമസിനെ, ആ യഥാർത്ഥാളിനെ നിരസിച്ചു കളയുകയും ചെയ്യുന്നു. ദൈവമേ, ഇന്ന് രാത്രിയിൽ നീ ഞങ്ങൾ എടുത്ത പൂഴിയിലേക്ക് ഞങ്ങൾ ഞങ്ങളുടെ തലകളെ കുമ്പിട്ടുകൊണ്ട് നിൽക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നത്, ഒരിക്കൽ നീ അബ്രഹാമിനോട് പറഞ്ഞു, ആ മഹാനായ പ്രവാചകനോട്, അബ്രഹാമേ പോയി കടൽക്കരയിലെ മണൽ എണ്ണീട്ട് വരിക. അവൻ തിരികെ പറഞ്ഞു, അവ അസംഖ്യമാകുന്നു, എനിക്കവ എണ്ണാനാകില്ല. പിന്നീട് നീ പറഞ്ഞു, മേലെ ആകാശത്തേക്ക് നോക്കി നക്ഷത്രങ്ങൾ എണ്ണുക. അത് അസാധ്യമാണെന്നത് അവനറിയാമായിരുന്നു. പിന്നെ നീ അവനോട് പറഞ്ഞു, അങ്ങനെ തന്നെ നിന്റെ സന്തതിയുമാകും. ഭൂമിയിലെ പൂഴികളിൽ നിന്നും ആകാശത്തിൽ നക്ഷത്രങ്ങൾ വരെ ആ ഇടയ പ്രവാചകന് നൽകിയ സന്ദേശത്തിലേക്ക് ഞങ്ങൾ നോക്കുന്നു. അത് ഞങ്ങളെ പൂഴിയിലേക്ക് കൊണ്ടുപോകാനായി, ഞങ്ങളുടെ മർത്തശരീരങ്ങൾക്ക് മരണമുണ്ടെങ്കിലും ഞങ്ങളെ നക്ഷത്രങ്ങളിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ജീവനും അവിടെയുണ്ട്. നീ നിന്റെ മഹാൻ പ്രവാചകനായ ദാനിയേലിനോട് പറഞ്ഞതുപോലെ അവസാന ദിവസങ്ങളിൽ തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചുനിന്ന് വീരം പ്രവർത്തിക്കും. പലരെയും നീതിയിലേക്ക് നയിക്കുന്നവർ നക്ഷത്രങ്ങളെക്കാൾ എന്നേക്കും എന്നേക്കും ശോഭിച്ചുകൊണ്ടിരിക്കും. കർത്താവായ ദൈവമേ, മഹാൻ സൃഷ്ടാവേ, ദൈവമെന്തായിരുന്നു എന്ന് മനുഷ്യനറിയാനായി യേശു ക്രിസ്തു രൂപത്തിലായി തീർന്ന് ഭൂമിയിലേക്ക് വരാൻ ഇഷ്ടം തോന്നിയവനെ, മരണത്തിന് പിഴയടയ്ക്കാൻ നിനക്ക് മാത്രമേ സാധിക്കുമായിരുന്നുള്ളൂ. ഒരു ദൂതനോ ഒരു പകരക്കാരനോ അത് ചെയ്യാനാകില്ലായിരുന്നു. ആ പിഴ ഒടുക്കിയവൻ നീ മാത്രമായിരുന്നു. നീ ഒരുവൻ മാത്രമാണ് അതിനെ നീതിയായിട്ട് എടുത്തു മാറ്റിയത്. ആത്മാവായിരിക്കെ നിനക്ക് മരിക്കാനാകില്ല. എന്നാൽ നീ മരിക്കാനായി ഒരു ശരീരമായി തീർന്നു. നിന്റെ വീണ്ടെടുക്കപ്പെട്ടവരുടെ പാപത്തെ തുടച്ചു മാറ്റാനായി നീ ഒരു കുഞ്ഞാടായി തീർന്നു. ആയതിനാൽ നിനക്കവരെ നിന്റെ സ്വന്തം രക്തത്താൽ വീണ്ടെടുക്കാൻ കഴിഞ്ഞു. ഓ, ആ കഥ വളരെ വലുതാണ് കർത്താവേ. അത് അനേകരുടെ തലയ്ക്ക് മേലെ കൂടെ പോകുന്നു. ചിന്തിക്കാനായി, കുഞ്ഞു യഹോവ ഒരു പശുത്തൊഴുത്തിൽ കിടക്കുന്നു. അവനൊരു ചെറിയ പൈതലിനെ പോലെ ജീവിക്കേണ്ടിയിരുന്നു. കുഞ്ഞു യഹോവ ഒരു പശുത്തൊട്ടിയിൽ പിറന്നു. കുഞ്ഞു യഹോവ തെരുവിൽ കുഞ്ഞുങ്ങളുമായി കളിക്കുന്നു. കുഞ്ഞു യഹോവ 13-നും 18-നും വയസ്സിനിടയിലുള്ളവൻ. കുഞ്ഞു യഹോവ പള്ളിക്കൂടത്തിൽ പോകുന്ന ബാലൻ. യഹോവ സർവശക്തൻ, നീ ഈ എല്ലാ സ്ഥാനങ്ങളും എടുത്തു. പിന്നെ യഹോവ ആ കുഞ്ഞാട്, യഹോവ ആ പ്രവാചകൻ. നീ ഈ കഷ്ടതയെല്ലാം പാപത്തിന്റെ പിഴയായി തീരാൻ ഏറ്റെടുത്തു. നീ ഇതെല്ലാം ആയിത്തീരുകയും ഞങ്ങൾക്ക് നിത്യജീവനെ നൽകുകയും ചെയ്തു. ഓ ദൈവമേ, ഞങ്ങളോട് ക്ഷമിക്കണമേ. ദരിദ്രരായി ഞങ്ങൾ ഈ ലോകത്തിന്റെ അയോഗ്യരായ ജീവികളാകുന്നു. കർത്താവെ, നീ ഞങ്ങൾക്കായി എന്തു ചെയ്തിരിക്കുന്നു എന്ന് വായിക്കുമ്പോൾ തിരികെ തരാനായി ഞങ്ങൾ വളരെ കുറച്ചേ ചെയ്തിട്ടുള്ളൂ. ഇന്ന് രാത്രിയിൽ ഞങ്ങൾ ലജ്ജിക്കുന്നു. ആ മഹാന്മാരായ മതപ്രമാണികളുടെ സമയത്ത് നീ വന്നതെങ്ങനെ? പിതാവിന്റെ വചനത്തെ പ്രതിഫലിപ്പിക്കാനായി നിൽക്കാൻ ഇഷ്ടപ്പെട്ടതെങ്ങനെ? അവരുടെ സിദ്ധാന്തങ്ങളുമായി നീ അനുരഞ്ജനം ചെയ്യാതിരുന്നതെങ്ങനെ? വചനം ഇപ്പോഴും വചനമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതുമായി അനുരഞ്ജനം ചെയ്യാതെ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആരെയും കാണുന്നില്ല. ഞങ്ങൾ ഈ കാര്യങ്ങളെ ഇത്രയും അവഗണിച്ചു കളഞ്ഞതിന് ദൈവമേ, നീ ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഇന്ന് രാത്രിയിൽ നൽകാനായി ഞങ്ങളെ നിനക്കൊരു പശുത്തൊട്ടിയായി നൽകുന്നു. ക്രൂശിതനായ ക്രിസ്തുവിനെ ഓരോ സമയത്തും അംഗീകരിക്കുമ്പോൾ ഒരു പുതുജനനമുണ്ടാകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. അവിടെ ഒരു പുതിയ ആട് ജനിക്കുന്നു. ദൂതന്മാരാൽ ആകാശത്ത് പാട്ടുപാടുന്നു. മാനസാന്തരപ്പെടുന്ന ഓരോ പാപിക്കായും ദൂതന്മാർ വീണ്ടും പാടുന്നു. നിന്നെ ദൈവത്തിന് യഥാർത്ഥ സമ്മാനമായി, സ്വന്തം രക്ഷകനായി, മാനസികമായൊരു ധാരണയല്ല, പുതുജനനത്താൽ, നിന്റെ ആത്മാവിനാൽ വീണ്ടും ജനിക്കാതെ ആരെങ്കിലും ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ദൈവമേ, ഞങ്ങളുടെ തലകളെ കുമ്പിട്ട് നിൽക്കുമ്പോൾ അവരിപ്പോൾ അത് സ്വീകരിക്കാനിടയാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൂടാതെ ഇത് ചെയ്യാതിരിക്കുന്ന ഒരാൾ ഇവിടെ ഉണ്ടെങ്കിൽ അവരുടെ ഹൃദയത്തിൽ ഇപ്പോൾ ആനന്ദമുണ്ടായിട്ട് പണ്ടത്തെ ഇടയന്മാർക്ക് പശുത്തൊട്ടിയിൽ വെച്ച വചനത്തെ മശിഹായെ കണ്ടപ്പോൾ അവരുടെ ഹൃദയത്തിൽ ഉണ്ടായതുപോലെ ഈ ദിവസത്തെ മഹാൻ ഇടയനായ പരിശുദ്ധാത്മാവ് അതവർക്ക് സമർത്ഥിച്ചു കൊടുക്കാനിട വരട്ടെ. ഇത് ഞങ്ങൾ യേശുവിൻ നാമത്തിൽ ചോദിക്കുന്നു. നാം നമ്മുടെ തലകളെ കൊമ്പിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളും കുമ്പിട്ടിരിക്കുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ എന്റെ പ്രിയ സഹോദര, നിങ്ങൾ സഭയിലെ ഒരു അംഗമായിരുന്നാലും ഞാൻ പറയുന്ന കാര്യത്തിൽ ഞാൻ നിങ്ങളെ മുറിപ്പെടുത്തില്ലെന്ന് കരുതുന്നു. ഞാൻ സഭയിലായിരിക്കും നല്ലത് തന്നെ, നാം അത് ചെയ്യണം. എന്നാലോ സഹോദര, അത് മാത്രം സ്വീകരിക്കാതിരിക്കുക. നിങ്ങൾ വീണ്ടും ജനിക്കണം. അതാണ് ആ മഹാനായ പ്രവാചകൻ പറയുന്നത്. നീ വീണ്ടും ജനിക്കണം. അവനൊരു മതതത്വ വേദശാസ്ത്രിയോട് പറഞ്ഞു, നീ വീണ്ടും ജനനം പ്രാപിക്കണം. നിങ്ങൾ വീണ്ടും ജനിക്കുമ്പോൾ അത് നിങ്ങൾ വിശ്വസിക്കുന്നതിൽ മാത്രമായിരിക്കരുത്. അവർ പറയും, നിങ്ങൾ വിശ്വസിച്ചപ്പോൾ തന്നെ നിങ്ങൾ ജനിച്ചിരിക്കുന്നു. എന്നാൽ ബൈബിൾ പറയുന്നത് സാത്താനും കൂടെ വിശ്വസിക്കുന്നു എന്നാണ്. ഇപ്പോൾ ശ്രദ്ധിക്കൂ, അതല്ല ഇത്. ഇതൊരു പ്രവൃത്തി പരിചയമാണ്. നിങ്ങൾ പറയും, ഞാനൊരു നല്ല ജീവിതം നയിച്ചു, അങ്ങനെ അപ്പോസ്തലന്മാർ ചെയ്തിരുന്നു. എന്നാൽ അവർ പരിശുദ്ധാത്മാവ് സ്വീകരിക്കുവോളം അവർ വീണ്ടും ജനിക്കുക പോലും ചെയ്തിരുന്നില്ല. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവോളം അവർ മനം തിരിഞ്ഞിരുന്നു പോലുമില്ല. ഒറ്റിക്കൊടുക്കലിന് മുമ്പുള്ള രാത്രിയിലോ നിങ്ങൾ ഓർക്കുന്നോ? അതോ ഒറ്റിക്കൊടുക്കുന്ന ദിവസമോ ഒറ്റിക്കൊടുക്കുന്ന തൊട്ടു മുമ്പുമായിരുന്നു യേശു ശിമയോൻ പത്രോസിനോട് പറഞ്ഞു, നീ മനം തിരിഞ്ഞു വന്നിട്ട് നിന്റെ സഹോദരന്മാരെ ബലപ്പെടുത്തിക്കൊള്ളുക. മാത്രമല്ല, പത്രോസ് 3.5 കൊല്ലം അവൻ അനുഗമിക്കുകയും ഭൂതങ്ങളെ പുറത്താക്കുകയും രോഗികളെ സൗഖ്യമാക്കുകയും സുവിശേഷം പ്രസംഗിക്കുകയും ചെയ്തിരുന്നു. അപ്പോഴും വചനപ്രകാരം മനം തിരിഞ്ഞിട്ട് പോലുമില്ലായിരുന്നു. ഇപ്പോൾ ഇന്ന് രാത്രിയിൽ ആ വിധത്തിലെ ഒരു ദൂതനെ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ആഗ്രഹിക്കുന്നു. നിങ്ങളത് വാസ്തവമായും ആഗ്രഹിക്കുന്നെങ്കിൽ ആര് മറ്റെന്തു പറഞ്ഞാലും അതിനൊരു വ്യത്യാസവും വരുത്തുന്നില്ല. അത് സത്യമാകുന്നു സഹോദര സഹോദരി, അത് സത്യമായിരിക്കണമെന്ന് ഞാൻ അറിയുന്നു. ഓരോ കണ്ണടഞ്ഞും ഓരോ തലയും കുമ്പിട്ടിരിക്കുമ്പോൾ എന്നോടല്ല, ഞാൻ വെറും ഒരു മനുഷ്യൻ, നിങ്ങളുടെ സഹോദരൻ. നിങ്ങളുടെ കൈ നിങ്ങൾ ക്രിസ്തുവിലേക്ക് ഉയർത്തി, ഞാനത് വിശ്വസിക്കുന്നു. വാസ്തവമായ ക്രിസ്തുമസിന്റെ ക്രിസ്തുവിനെ, ശരിക്കും എനിക്ക് ആ ക്രിസ്തുവിനെ എന്റെ ഹൃദയത്തിൽ ആവശ്യമുണ്ടെന്ന് പറയുമോ? ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കൈ ഉയർത്തുമോ? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അത് കൊള്ളാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എന്റെ കൈകളെല്ലായിടത്തും ഉയർന്നിരിക്കുന്നു. അത് സംഭവിച്ചേക്കാം സഹോദര, അത് സംഭവിച്ചേക്കാം സഹോദരി, അത് സംഭവിക്കാനിടയുണ്ട് എന്റെ സ്നേഹിത. ദൈവത്തിന്റെ ആത്മാവിനാൽ നിറയുക. ആരെങ്കിലും മറ്റെന്തെങ്കിലും പറയുന്നതിൽ എന്ത് വ്യത്യാസമാണെന്ന് ഉണ്ടാക്കാൻ പോകുന്നത്? ഓർക്കൂ, ഇത് നിങ്ങളുടെ ജീവിതമാണ്. ഒരുപക്ഷെ നാം ഇന്ന് രാവിലെ നേരം ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കാൻ പോലും സാധ്യതയില്ലായിരുന്നു. ഇപ്പോൾ നാം നമ്മുടെ മൂക്കിൽ എടുത്തിരിക്കുന്ന ശ്വാസമല്ലാതെ ഇതിനുശേഷം നാം ജീവിച്ചിരിക്കും എന്ന് നമുക്കൊരു തീർച്ചയുമില്ല. ദൈവത്തിന്റെ കൃപ കൂടാതെ നമുക്ക് അടുത്ത ഒരു പ്രാവശ്യം ശ്വാസമെടുക്കാനായേക്കില്ല. നിങ്ങളെത്ര നന്നായി ജീവിച്ചാലും അതല്ല എന്തു തന്നെ, അതെന്ത് തന്നെയാണ് ചെയ്യുക? യേശു പറഞ്ഞു, ഒരു മനുഷ്യൻ വീണ്ടും ജനിക്കാതെ അവൻ ഒരുവിധവും അകത്ത് കടക്കുകയില്ല. ഇപ്പോൾ വീണ്ടും ജനനം എന്ന സാങ്കേതിക ഭാഷ എന്താണെന്ന് എനിക്കറിയാം. എന്നാൽ അവർ വീണ്ടും ജനിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത് നമുക്ക് ബൈബിളിൽ നോക്കാം. പത്രോസ് ഒരു വിശ്വാസിയായിരുന്നു, അപ്പോസ്തലന്മാർ വിശ്വാസികളായിരുന്നു. എന്നാൽ പെന്തക്കോസ്റ്റ് നാളിൽ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് പതിക്കുവോളം അവർ വീണ്ടും ജനനം പ്രാപിച്ചിരുന്നില്ല. ഇപ്പോൾ അവർക്ക് സംഭവിച്ച എന്താണെന്ന് അതിശയിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പത്രോസും മറ്റുള്ളവരുമായി ചേർന്ന് പറഞ്ഞു, ഇസ്രായേൽ പുരുഷന്മാരെ, ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കുക, നിങ്ങൾ തന്നെ അറിയും പോലെ ദൈവം അവനെ കൊണ്ട് നിങ്ങളുടെ നടുവിൽ ചെയ്യിച്ച ശക്തികളും അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് ദൈവം നിങ്ങൾ കാണിച്ചിരുന്ന പുരുഷനായി നസ്രയനായ യേശുവിനെ അവൻ തന്റെ സ്ഥിരനിർണയത്താലും മുൻനറിവിനാലും ഏൽപ്പിച്ചിട്ട് നിങ്ങൾ അവനെ അധർമ്മികളുടെ കയ്യാൽ തറപ്പിച്ചു കൊന്നു. ദൈവം അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. നിങ്ങൾ അവന്റെ സാക്ഷികളാകുന്നു. ഇപ്പോൾ നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് ഇത് തിരുവഴുത്ത പ്രകാരമായിട്ട് അവന് അയച്ചു തന്നിരിക്കുന്നു. അവരിത് കേട്ടപ്പോൾ അവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടിട്ട് ചോദിച്ചു, സഹോദരന്മാരെ, പുരുഷന്മാരെ, രക്ഷ പ്രാപിക്കാൻ ഞങ്ങൾ എന്തു ചെയ്യണം? പത്രോസ് അവരോട് പറഞ്ഞു, മാനസാന്തരപ്പെടുവിൻ. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന കത്തോലിക്ക സ്നേഹിത, എനിക്കറിയാവുന്നതുമായിട്ട് നിങ്ങളിൽ 4-5 പേർ ഇരിക്കുകയാണ്. ഞാൻ നിങ്ങളുടെ പുരോഹിതനുമായി ചർച്ച ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ പുരോഹിതനായിരിക്കില്ല, എന്നാൽ കത്തോലിക്ക പുരോഹിതന്മാരിൽപ്പെട്ട ഒരാളായിരുന്നു. അദ്ദേഹം പറഞ്ഞു, പാപങ്ങളെ ക്ഷമിക്കാനുള്ള അധികാരം യേശു സഭയ്ക്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവരുടേത് ക്ഷമിച്ചിരിക്കുന്നു. നിങ്ങൾ ആരുടെ പാപങ്ങൾ നിർത്തിയിരിക്കുന്നുവോ അവരിൽ അത് നിർത്തിയിരിക്കുന്നു. അത് സത്യം തന്നെ. എന്നാൽ അവനത് ചെയ്തത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോസ്തലന്മാർ അവന്റെ കൽപ്പനകളെ പിൻപറ്റിയിരുന്നത് എങ്ങനെ? ഇന്നത്തെ പുരോഹിതന്മാർ ചെയ്യുന്ന വിധത്തിലായിരുന്നില്ല. എന്നാൽ ഒന്നാമത്തെ പുരോഹിതൻ ചെയ്തെന്താണ്? നിങ്ങൾ അവനെ വിളിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ രാജ്യത്തിന്റെ താക്കോലുകൾ കയ്യിലുണ്ടായിരുന്ന പത്രോസ് അത് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് അവൻ പറഞ്ഞത്. അവൻ പറഞ്ഞു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തർ യേശു ക്രിസ്തു നാമത്തിൽ സ്നാനമേൽപ്പും, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കുമുള്ളതല്ലോ എന്ന് പറഞ്ഞു. ദൈവം ഇപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുകയും നിങ്ങളതേ കൽപ്പനയെ തന്നെ പിൻപറ്റിയാൽ നിങ്ങൾക്കും അതേ പ്രവൃത്തി പരിചയമുണ്ടാകും. ഈ പള്ളിയിൽ കൂടിയിരിക്കുന്നവർ അത് വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങളുടെ തല കുമ്പിട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പറയൂ, ആമേൻ. പിന്നെ അതിൽ കുറവായതും വചനത്തിനെതിരായതും ഇടയന്റേതിന് യോജിച്ചതല്ല. കർത്താവായ യേശുവേ, അവരിപ്പോൾ നിന്റെ കൈകളിലാകുന്നു. ക്രിസ്തുവിനെ കൂടാതെ ഇന്ന് രാത്രി തുറന്ന ഹൃദയവുമായിരിക്കുന്ന ഓരോരുത്തരിലേക്കും മശിഹായെ, ക്രിസ്തു വചനമാകുന്നു, അഭിഷേകം ചെയ്യപ്പെട്ട വചനം പ്രത്യക്ഷമായി. മശിഹായെ കൂടാതെ ഇന്ന് രാത്രിയിൽ ഇവിടെ ആയിരിക്കുന്നവരാരെങ്കിലും അവരുടെ ഹൃദയം തുറന്നു വച്ചിരിക്കുന്നെങ്കിൽ ആ വാസ്തവമായ ക്രിസ്മസ് സമ്മാനത്തെ, ക്രിസ്മസ് സമ്മാനമായിട്ടുള്ള ഏക വാസ്തവമായ സമ്മാനത്തെ, അത് ദൈവം ലോകത്തിന് കൊടുത്തതും ഇടയന്മാരാൽ ലോകത്തോട് വിളിച്ചു പറഞ്ഞിരുന്നതുമായ പാപത്തിന്റെ പ്രായശ്ചിത്തമായ അവന്റെ ആടാകുന്നു. ആ ഹൃദയം ഇന്ന് രാത്രി തുറന്നിരിക്കുന്നെങ്കിൽ കർത്താവേ, ഇന്നത്തെ വചനമായ മശിഹായെ അതിനെ എവിടെ വെച്ചാലും ഞങ്ങൾ അവരെ നിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സമർപ്പിക്കുന്നു. ആമേൻ. നിങ്ങൾ അവനെ സ്നേഹിക്കുന്നു? നിങ്ങൾ അവനെ വിശ്വസിക്കുന്നു, മുമ്പേ നിങ്ങൾ അവന്റെ രാജ്യവും നീതി അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. സുഹൃത്തുക്കളെ, നാം പിരിയും മുമ്പായി ഞാനിത് പറയാൻ ആഗ്രഹിക്കുന്നു. അനേക നേരങ്ങളിൽ എന്നെ അത്രയേറെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. എനിക്ക് ദൈവത്തു നിന്നും ഒരു സന്ദേശമുള്ളതിനാൽ ഞാനത് വീണ്ടും വിചാരമില്ലാതെ പ്രസിദ്ധമാക്കിയിരിക്കണം. അത് തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നു എന്നെനിക്കറിയാം. അതങ്ങനെ ചെയ്തില്ലെങ്കിൽ പിന്നെ അത് ദൈവത്തിൽ നിന്നുള്ള സന്ദേശമായിരിക്കില്ല, അതിനായിരിക്കാനാകില്ല. അത് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടില്ലായിരുന്നു എങ്കിൽ ഇന്ന് വളരെയേറെ സംശയാലുക്കൾ ഉണ്ടാകില്ലായിരുന്നു. ലോകത്തിലെ സകല സംഘടനകളിലും വിഭാഗീയ സഭകളിലും ദൈവത്തിന് മനുഷ്യരുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ആ സഹോദരന്മാർക്ക് വിരുദ്ധമായിട്ടായിരിക്കുന്നുമില്ല. 3 വർഷങ്ങൾക്ക് മുമ്പ് ഞാനിവിടെ ടൂസണിലേക്ക് വന്നപ്പോൾ ദൈവവേലക്കാരായ നിങ്ങളുമായി സഹോദരൻ ഗിൽമോറിന്റെ അടുക്കൽ ഒരു യോഗമുണ്ടായിരുന്നു. അപ്പോൾ ചോദിച്ചു, ഞാനൊരു സഭ തുടങ്ങാനായിട്ടാണോ ഇവിടെ വന്നത്? ഞാൻ പറഞ്ഞു, ഇല്ല സാർ, ഞാൻ നിങ്ങളെ സഹായിക്കാനായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. എന്നാൽ 3 വർഷമായിട്ടും എന്നോട് ഇന്നു വരെയും ആവശ്യപ്പെട്ടിട്ടില്ല. എന്നാൽ അതുപോലെ തന്നെ ഞാൻ ഇവിടെ നിങ്ങളെ സഹായിക്കാനായിട്ടാകുന്നു. ഞാനിവിടെ നിങ്ങളുമായി കൈ ചേർത്ത് പിടിച്ച് നിങ്ങളെ സംഘടനമായി ചേർക്കാനല്ല, എന്നാൽ ദൈവത്തിന്റെ വചനത്തോട് കൈയും ഹൃദയവും ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മുടെ ശബ്ദത്തിന് കീഴിലുള്ള ഓരോ ആവശ്യക്കാരനായ വ്യക്തിയോടും നഷ്ടപ്പെട്ട ഓരോ പ്രാണനോടും സുവിശേഷം പ്രസംഗിക്കാനാകുമോ എന്ന് ശ്രമിച്ചു നോക്കാൻ വേണ്ടിയാകുന്നു. എന്റെ മുഴുവൃദയത്തോടും എന്നിലുള്ള എല്ലാമായിട്ടും ഇന്ന് രാത്രിയിൽ ഞാൻ എന്നെ തന്നെ ദൈവത്തിന് സമർപ്പിക്കുന്നു. എനിക്ക് നൽകാനായി വളരെ കൂടുതലായിട്ടൊന്നുമില്ല. 100 കുന്തിരിക്കമോ സ്വർണമോ എനിക്ക് കൊണ്ടുവരാനാകില്ല, കാരണം എന്റെ കയ്യിൽ അതൊന്നുമില്ല. എന്നാൽ ദൈവം എനിക്ക് തന്ന സകലതുമായി ഈ ജീവിതം അവന്റെ വചനത്തിനായി എന്റെ ഹൃദയത്തെ പശുത്തൊട്ടിയായി ഇന്ന് രാത്രിയിൽ പുതുതായി വീണ്ടും അവന് സമർപ്പിക്കുകയും ആ വചനത്തോട് ചേർന്ന് നിൽക്കുമെന്നും അവൻ എന്നെ 1 വർഷം കൂടെ ജീവിക്കാൻ അനുവദിച്ചാൽ എനിക്ക് വിശ്വസ്തനായി നിൽക്കാൻ കഴിയുന്നതിൽ ഏറ്റവും നന്നായി ഞാൻ നിൽക്കുകയും അതിലെ ഓരോ അംശത്തെ പ്രസംഗിക്കുകയും അതിന്റെ ഓരോ അംശത്തെയും ഞാൻ വിശ്വസിക്കുകയും ചെയ്യും എന്ന് ഞാൻ അവന് വാക്കുകൊടുക്കുന്നു. അതുകൊണ്ട് എന്നെ സഹായിക്കണം ദൈവമേ. നിങ്ങളും എന്നോടൊപ്പം അത് ചെയ്യുമോ? കർത്താവേ, ഞങ്ങളെ സ്വീകരിക്കണമേ. മശിഹായെ, നിന്റെ സാന്നിധ്യത്തെ ഞങ്ങളെടുക്കൽ സമർത്ഥിക്കുന്ന അഭിഷേകം ചെയ്യപ്പെട്ട വചനത്തെ കർത്താവേ, മതപ്രമാണത്തിനോ വിഭാഗ്യസഭകൾക്കോ അതീതമായി ഞങ്ങൾ നിന്റെ ക്രിസ്തുമസ് സമ്മാനത്തെ സ്വീകരിക്കുന്നു. ലോകമെന്ന് ദൂരമായി വീണിരിക്കുന്നത് സ്വയം ഞങ്ങൾ തന്നെ കാണുന്നു. ഇവിടെ ഇതാ മശിഹ തന്റെ 2 വശത്തേക്കും കൈനീട്ടിക്കൊണ്ട് നിൽക്കുകയും ചെയ്യുന്നു. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു. ആ വാഗ്ദത്തം നൽകിയവൻ, അതായത് ഈ അവസാന നാൾക്കളിൽ സഭ അത്രമാത്രം സംഘടിതമാക്കപ്പെട്ട് ലവോദിക്കയിലേക്ക് കടന്നുപോകും. ഞങ്ങൾ ഇന്നത് കാണുകയും ചെയ്യുന്നു. കർത്താവേ, പ്രിയ ദൈവമേ, ഞങ്ങൾക്ക് എന്തു ചെയ്യാനാകും? എനിക്കെന്തു ചെയ്യാനാകും? കർത്താവേ, എന്നെയും ഈ മറ്റുള്ള ഇടയന്മാരെയും ലോകമെമ്പാടുമുള്ള വചനത്തിനിടയന്മാരെയും ഈ അടുത്ത വർഷത്തിൽ അത് പ്രഖ്യാപിക്കാനായി സഹായിക്കണമേ. കർത്താവേ, ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടത്തെ വെളിച്ചവും അവിടത്തെ ആത്മാവും അവിടത്തെ സ്നേഹവും ഞങ്ങൾക്ക് നൽകിയാലും അവിടത്തെ വിളിക്കായും അവിടത്തെ വചനത്തിനായും ഇന്ന് രാത്രിയിൽ ഞങ്ങൾ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ അങ്ങയുടെ ക്രിസ്മസ് സമ്മാനം സ്വീകരിക്കുന്നു. ദൈവത്തിന്റെ വചനം ഞങ്ങളിൽ ജഡമായി തീർന്നിരിക്കുന്നു. ആമേൻ. പള്ളിയിൽ പാടുന്ന പാട്ടുകളെ ഞാൻ ഇഷ്ടപ്പെടുന്നു. ബൈബിളിൽ പൗലോസ് പറയുന്നു, ഞാൻ പാടുമ്പോൾ ഞാൻ ആത്മാവിൽ പാടുന്നു, ഞാൻ പ്രസംഗിക്കുമ്പോൾ ഞാൻ ആത്മാവിൽ പ്രസംഗിക്കുന്നു, ഞാൻ എന്തു ചെയ്താലും ഞാൻ അതെല്ലാം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചെയ്യുന്നു. ഇപ്പോൾ അത് അപ്രകാരമായിരിക്കെ ഇത് നിങ്ങൾക്ക് ചുറുചുറുക്ക് കൊണ്ടുവരുന്നതിനാൽ ഞാൻ നിങ്ങളെ പ്രകീർത്തിക്കുന്നു. ഞാൻ ഈ സന്ദേശമായി വന്നിരിക്കുന്നു. ചില നേരങ്ങളിൽ എനിക്കിത് പറയാൻ ഇഷ്ടമില്ലാത്തതുപോലെ കാണുന്നു. എന്നാൽ അപ്പോഴും സഹോദരന്മാരെ, ഞാൻ ചുമതലപ്പെട്ടിരിക്കുന്നു. ഞാനത് ചെയ്യുന്നില്ലെങ്കിൽ ഞാനൊരു കാപട്യക്കാരനാണ്. ഞാനത് ചെയ്യുന്നില്ലെങ്കിൽ ദൈവത്തിന്റെ വചനത്തിന്മേലുള്ള എന്റെ സ്വന്ത വിശ്വാസത്തിനും എന്റെ സ്വന്ത മനസാക്ഷിക്കും ഞാനൊരു വിശ്വാസഘാതകനായിരിക്കും. ഞാനത് തികച്ചും ചെയ്തിരിക്കണം, വ്യത്യസ്തനായിരിക്കാൻ വേണ്ടിയല്ല, എന്നാൽ എന്റെ വിളിയോട് വിശ്വസ്തനായിരിക്കാനാകുന്നു. മാത്രമല്ല, ഞാൻ നിങ്ങളെ സഹായിക്കാനും ആഗ്രഹിക്കുന്നു. എന്നാൽ കഴിയുന്നതെല്ലാം ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഇന്നു വരെ ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ല ഒരു പാട്ട് നമുക്ക് പാടാം. ഞാനത് വളരെ ഇഷ്ടപ്പെടുന്നു. ഞാൻ അവനെ സ്നേഹിക്കുന്നു. നാം എല്ലാവരും അവനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവൻ നമ്മോട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നാം ചെയ്യും എന്ന് നിങ്ങൾക്കറിയാം. ഞാൻ നിങ്ങളോട് ചെയ്യാൻ കൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാതെ നിങ്ങളെന്നെ കർത്താവെന്ന് വിളിക്കുന്നെങ്ങനെ? നിങ്ങളെന്നെ കർത്താവെന്ന് വിളിക്കുകയും ഞാൻ നിങ്ങളോട് ചെയ്യാൻ പറയുന്ന കാര്യങ്ങളെ നിങ്ങൾ ചെയ്യാതിരിക്കുന്നതും എങ്ങനെ? അതല്ല, ആ മഹാനിടയൻ സ്വയം ഒരു മനുഷ്യൻ വീണ്ടും ജനിക്കാതെ അവൻ സ്വർഗരാജ്യം കാണുകയില്ല എന്ന് പറയുകയും നിങ്ങളോടൊരു കൂലിക്കാട് മേയ്ക്കുന്ന ഇടയൻ നിങ്ങളുടെ പേർ പുസ്തകത്തിൽ എഴുതി ചേർന്നുകൊള്ളുക, ഈ തിരുവത്താഴം കൈപ്പറ്റുക, ഇത് പറയുക, അത് മതിയാകുമെന്ന് പറയുന്നതിനെ കേൾക്കുന്നു. ആ ദിവസത്ത് പരിശീലനം സിദ്ധിച്ചവരായിട്ടുണ്ടായിരുന്ന മതതത്വവേദശാസ്ത്രികളെ നോക്കൂ. പരിശീലനം സിദ്ധിച്ചവർ വിശുദ്ധരോ ഭാവനമായ ജീവിതമോ അവർ ജീവിച്ചിരുന്ന രീതിയുമായി അതുമായി താരതമ്യം ചെയ്യാൻ ഇന്ന് നമുക്ക് യാതൊന്നും തന്നെ ഇല്ല. ആ മഹാനിടയൻ അവരെ വിളിച്ചിരുന്നത് എന്തു പറഞ്ഞാണ്? പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ പിതാവായ പിശാചിന്റെ മക്കൾ. കാരണം അവർ ചെയ്തില്ല, അവർ വചനത്തെ തിരിച്ചറിഞ്ഞിരുന്നു, എന്നാൽ അത് മറ്റൊരു ദിവസത്തെ വചനമായിരുന്നു, ആ ദിവസത്തേക്കുള്ള വചനമായിരുന്നില്ല. അവർ നോഹയുടെ സമയം തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ നോഹയുടെ സമയത്ത് അത് ശരിയായിരുന്നു, എന്നാൽ അത് മോശയുടെ സമയത്ത് പ്രവർത്തിക്കില്ല. മോശയുടെ സമയത്തുണ്ടായിരുന്നത് ക്രിസ്തുവിന് സമയത്തും പ്രവർത്തിക്കില്ല. കാണുന്നു, ലൂഥറിന്റെ സമയത്തുള്ളത് ബെസ്സിലിയുടെ സമയത്ത് പ്രവർത്തിക്കില്ല, ബെസ്സിലിയുടെ സമയത്തുള്ളത് പെന്തക്കോസ്റ്റുകളുടെ സമയത്തും പ്രവർത്തിക്കില്ല. മറ്റുള്ളവർ ചെയ്തതുപോലെ തന്നെ പെന്തക്കോസ്റ്റുകളും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ നാളുകളിലെല്ലാം എനിക്ക് സഹായം ചെയ്തു തന്നത് ആരാണ്? നിങ്ങൾ ചോദിച്ചിരുന്നു, പുല്ലിന്റെ ഒരു ഇതള് കിളിർത്ത് വരുമ്പോൾ എന്താണത്? എന്ത്? ഒരു കോതമ്പിന്റെ ഇല തളിർത്ത് വരുമ്പോൾ യേശു പറഞ്ഞു, ഒരു കോതമ്പ് മണി നിലത്ത് വീഴാതെ. ഒരു കോതമ്പ് മണി നിലത്ത് വീഴുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അതല്ല, ഒരു കോതമ്പ് നിലത്ത് വീണാലോ ആദ്യമായി സംഭവിക്കുന്ന കാര്യം, അതിൽ നിന്നും ഒരു ചെറിയ ഇതൾ പുറപ്പെട്ടു വരുന്നു. അത് അവിടേക്ക് പതിച്ച ഒരു കോതമ്പ് മണി പോലെയുള്ളതല്ല. പ്രകൃതിയെ ശ്രദ്ധിക്കൂ, അത് ഉള്ളിലേക്ക് പോയ കോതമ്പ് മണി പോലെ ഉള്ളതായിരുന്നില്ല, എന്നാൽ അതൊരു ജീവനെ വഹിക്കുന്ന വാഹിനിയായിരുന്നു. എന്താണ് വരുന്നത്? കുറച്ചു മുമ്പ് നിശബ്ദനായ ദൈവം എന്ന പുസ്തകം എഴുതിയ നാസ്തികൻ അതിൽ പറയുന്നത്, ചെങ്കടൽ തുറന്നു എന്ന് പറയുന്നവൻ 1000 വർഷത്തോളം ഉണ്ടായിരുന്ന അന്ധകാര യുഗത്തിൽ ചെറിയ കുഞ്ഞുങ്ങളെയും സിംഹങ്ങളെ കൊണ്ട് തീറ്റിക്കുകയും ജനങ്ങളെ കുരിശുകളിൽ തൂക്കിയും ഗോതകളിൽ വെച്ച് കൊല ചെയ്യുകയും ചെയ്തിട്ട് അവന്റെ വായ് ഒരു പ്രാവശ്യം പോലും തുറന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയുള്ള ദൈവമാണത്? നോക്കൂ, വചനം ഒരു വെളിപ്പാടാകുന്നു. ആ കോതമ്പ്, ആ വാസ്തവമായ കോതമ്പ് ആരംഭത്തിൽ തുടങ്ങിയ നേരത്തെ അത് ദൈവത്തെ തോൽപ്പിച്ചിരുന്നു. അവസാനം അവിടെ ഒരു കോതമ്പ് വന്നു, ദൈവത്തിന്റെ ഒരു യഥാർത്ഥ ദർപ്പണം. അത് അവന്റെ മുഴുവൻ വചനത്തെയും അത്രയേറെ പ്രതിഫലിപ്പിച്ചിരുന്നതിനാൽ അവൻ വചനമായിരുന്നു. അത് കഴിഞ്ഞ് പെന്തക്കോസ്റ്റ് നാളിൽ ദൈവം അവനൊരു മണവാട്ടിയെ നൽകി. എന്നാൽ ആ മണവാട്ടി അന്ധകാര യുഗത്തിലൂടെ പ്രാകൃതമായ കോതമ്പിനെ പോലെ നിലത്ത് കുഴിച്ചിട്ടോ അതിനെ ഉള്ളിലേക്ക് താഴ്ത്തി. അതിന് പ്രവർത്തിക്കാൻ കഴിയാതിരുന്നത് എന്തുകൊണ്ടാണ്? കാരണം അത് ഭൂമിയുള്ളിൽ മറയ്ക്കപ്പെടണമായിരുന്നു. അതിന് ജീവൻ മുളപ്പിക്കണമെങ്കിൽ അതിനു മുമ്പ് അത് അഴുകണമായിരുന്നു. എന്നാൽ അവിടെ മാർട്ടിൻ ലൂതറെന്ന പേരോടുകൂടി ഒരു ചെറിയ പുരോഹിതൻ കടന്നു വന്നു. അവനൊരു വചന സത്യത്തെ കുതിച്ചു ചാടിപ്പിച്ചു, നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. അവിടെ ഒരു ഇതൾ പുറപ്പെട്ടു വന്നു, പിന്നെ അതിൽ മറ്റൊരു ഇല കൂടി വന്നു. സിംഗ്ലി, പിന്നെ കാൽവിൻ, നോക്സും മറ്റുള്ളവരും കടന്നു വന്നു. ആദ്യത്തെ കാര്യം നിങ്ങൾക്കറിയാമോ? അതതിന്റെ ഇലകളെ മാറ്റിയിട്ട് അതൊരു തണ്ടിലേക്ക് കടക്കുന്നു. ഇപ്പോൾ അത് മറ്റതിനേക്കാൾ അല്പം കൂടി അതുപോലെയാണെന്ന് തോന്നിക്കുന്നു. എന്നാൽ അപ്പോഴും കുഴിയിലേക്ക് പോയ ആ യഥാർത്ഥ വസ്തു പോലെയായിരുന്നില്ല. അവിടെ നിന്നും വെസ്ലി കടന്നു വരുന്നു. വെസ്ലി നിന്നും മെത്തോഡിസ്റ്റ് സഭയുണ്ടായി. മെത്തോഡിസ്റ്റ് സഭയിൽ നിന്നും നാസറീനുകളും യുണൈറ്റഡ് സഹോദരങ്ങളും അങ്ങനെയുള്ളവരും വന്നു. അതെന്താണ് ചെയ്തത്? അത് വീണ്ടും തിരികെ വീഴുകയും അത് മറ്റൊന്ന് കൊണ്ടുവരികയും ചെയ്തു. അത് കാഴ്ചയിൽ മൂല പെന്തക്കോസ്റ്റ് പോലെ കാണപ്പെട്ടു. ഇപ്പോൾ മത്തായി 24:24 യേശുവിനെ ശ്രദ്ധിക്കൂ. അന്ത്യകാലത്ത് രണ്ടാത്മാക്കളും അത്രയേറെ സാമ്യമുള്ളതായിരുന്നിട്ട് കഴിയുമെങ്കിൽ അത് വൃതന്മാരെയും തെറ്റിക്കും. എന്നാൽ ആ കോതമ്പ് മണി പുറത്തേക്ക് വന്നപ്പോൾ ആ കോതമ്പ് മണി അത് സമ്പൂർണമായി തന്നെ കാണപ്പെടും എന്ന് ഏതൊരു കോതമ്പ് കൃഷിക്കാരനും അറിയാം. എന്നാൽ നിങ്ങൾ അവിടെ ഇരുന്ന് അത് നിങ്ങളുടെ കയ്യിലെടുത്തും തുറന്നു നോക്കൂ, അതിൽ കോതമ്പ് കാണില്ല, അതൊരു പുറന്തോടാകുന്നു. എന്നാൽ വളരെ പുറകിന്റെ പുറകിൽ മൈക്രോസ്കോപ്പിലൂടെ നിങ്ങൾക്ക് അവിടെ ഒരു ചെറിയ ബഡ് കാണാനായി സാധിക്കുന്നു. അവിടെ നിന്നാണ് ധാന്യം കടന്നു വരുന്നത്. പുറന്തോടിന് ചെയ്യാനുള്ളത് എന്താണ്? അത് ധാന്യത്തെ അതിനെ കൊന്നുകളയാതെ സൂര്യൻ നിന്നും സുരക്ഷിതമാക്കി ആ ധാന്യം വിളയുവോളം അതിനെ സൂക്ഷിക്കേണ്ടതുണ്ട്. ധാന്യം വിളഞ്ഞു കഴിഞ്ഞാൽ പുറന്തോട് അതിൽ നിന്നും ദൂരമാകുന്നു. എന്നാൽ ആ കടന്നു വരുന്ന ധാന്യം ഭൂമിയിലേക്ക് പോയതുപോലെയുള്ള ധാന്യം തന്നെയായിരിക്കും എന്ന് നിങ്ങൾക്ക് കാണാനാകുന്നു. ലൂഥറിന്റെ ഉണർവിന് ശേഷം ഒരു സംഘടന ഉണ്ടായി. ബെസ്ലിയുടെ ഉണർവിന് ശേഷം ഒരു സംഘടന ഉണ്ടായി. അലക്സാണ്ടർ സ്മിത്തിനും ജോൺ അലക്സാണ്ടർ ക്യാമ്പൽ ജോൺ സ്മിത്തും ശേഷിക്കുന്ന മറ്റുള്ളവർക്കെല്ലാം ശേഷം ഒരു സംഘടനയുണ്ടായി. പെന്തക്കോസ്തിനു ശേഷം ആ വാസ്തവമായതുപോലെ കാണപ്പെട്ടതിനു ശേഷവും പിന്നെയും ഒരു സംഘടന ഉണ്ടായി. അത് എന്താണ് ചെയ്തത്? ദൂരമായി പോയി. നമുക്ക് 15 വർഷങ്ങളായി ഉണർവുണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ ചരിത്രത്തിൽ എവിടെയും അറിയപ്പെട്ടിരുന്നില്ല. ശ്രദ്ധിക്കൂ, ഈ 15 വർഷത്തെ ഉണർവിൽ അത് ലോകമെമ്പാടും വീശിയടിച്ചിട്ടും അതിന്മേൽ ഒരു സംഘടന പോലും കെട്ടിയിട്ടില്ല. അതെവിടെയായിരുന്നു? അത് പിന്മഴയിൽ തുടങ്ങി. അത് അതിൽ തന്നെ മരിച്ചു. അതിവേഗത്തിൽ അത് മരിച്ചുപോയി. ഇതിനെ പിൻപറ്റുന്ന ഒരു സംഘടനയുമില്ല. എന്തുകൊണ്ടാണ്? അത് സ്വയം വിത്താകുന്നു. അവിടെ ഇനിയൊന്നും ഉണ്ടാകാനില്ല. പുറന്തോടിപ്പോൾ പുറത്തേക്ക് പോയിരിക്കുന്നു. ഒരു സഹകരണവുമില്ല. നിങ്ങളെ ആരും ആഗ്രഹിക്കുന്നില്ല. അതെന്തുകൊണ്ടാണ്? അതങ്ങനെ തന്നെയായിരിക്കണം. ആ സഭയെ അവിടെ വെച്ചിരിക്കുന്നതിനാണ്. അത് അതിനെ പിന്താങ്ങാനാകുന്നു. എവിടെ ആരാണ് അതുമായി സഹകരിച്ചിരുന്നത്? ഒരു ദിവ്യ രോഗസൗഖ്യത്തിന്റെ പ്രചാരണ പ്രവർത്തനത്തെ പിന്താങ്ങുന്നത് ഏത് ബാപ്റ്റിസ്റ്റ്? പ്രസ്ബിറ്റേറിയൻ ലൂഥറനാണ്. ഇപ്പോൾ സത്യം പുറത്തു വന്നപ്പോൾ എന്ത് സംഭവിച്ചു? പുറന്തോടല്ല, എന്നാൽ പുറന്തോടിൽ നിന്ന് ജീവൻ പുറപ്പെട്ട് നേരെ വിത്തിനുള്ളിലേക്ക് കടന്നു. അത് വാസ്തവമായ ജീവനായിരുന്നു. സംഘടന അവിടെ തന്നെ മരിച്ച് അത് ഓരോ കാലത്തിലും നിന്നിരുന്നത് പോലെ തന്നെ നിൽക്കുന്നു. അത് അതുതന്നെ ചെയ്യുന്നു. നിങ്ങൾ അതിൽ നിന്ന് 50 കൊല്ലങ്ങൾക്ക് മുമ്പ് കടന്നു വരികയും നേരെ അതിലേക്ക് തന്നെ വീണ്ടും തിരികെ പോവുകയും ചെയ്തിരിക്കുന്നു. എന്നാൽ വാസ്തവമായ ജീവൻ വിത്തിനെ പിൻപറ്റിക്കൊണ്ടിരിക്കുന്നു. സഹോദരന്മാരെ, നാം അന്ത്യകാലത്താകുന്നു. എന്തിനു വേണ്ടിയാണ് അതിൽ നിന്നും പുറത്തു വന്നത്? അതുമൂലം അതിന് ധാന്യത്തെ പുത്രന് മുന്നിലേക്ക് കൊണ്ടുവന്ന് ആ വിത്തിനെ വിളയിച്ച് ഗുരുവിനായി ഒരു സ്വർണ്ണ വിത്തായി വിളയിക്കാൻ വേണ്ടിയായിരുന്നു. എന്തിനു വേണ്ടിയാണ് അതിൽ നിന്നും തള്ളി ദൂരമായത്? അതിനാൽ അത് മനോവിഷമത്തിനും കണ്ണുനീരിനും കാരണമാക്കി. അവർ അതിനെ SUN സൂര്യന്റെ മുമ്പിലേക്കല്ല ഇടുന്നത്, പൂർണ്ണ സുവിശേഷത്തിലേക്ക്. ബൈബിളിൽ യേശു ക്രിസ്തു വാഗ്ദാനം ചെയ്തിരിക്കുന്ന സകലതും പ്രത്യക്ഷമാക്കാനായി SON പുത്രന്റെ മുന്നിലേക്ക് പാകമാകുന്നതിനിടുന്നു. ജനങ്ങളുടെ നിന്ന് ഒരു ശരീരം ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നു. ഇനിയും സംഘടനകൾ ഒന്നും തന്നെ ഉണ്ടാകില്ല. അത് നേരെ ധനവാനായ ലവോദിക്കയിലേക്ക് പോകുന്നു. സംഘടനകൾ എന്തിനാണ് അഭിവൃദ്ധിപ്പെട്ടിരിക്കുന്നത്? ദശലക്ഷം ഡോളറുകളാലും ദശലക്ഷം പ്രാണനുകളാലും. ഇടയൻ വന്നതിനു വേണ്ടിയായിരുന്നു. ബന്ധനത്തിൽ നിന്നും അവന്റെ സഹോദരന്മാരെ വിടുവിക്കാനായിരുന്നു. എനിക്കറിയില്ല. ദൈവമേ, ഞങ്ങളോടൊപ്പമായിരുന്നു, ഞങ്ങളെ സഹായിക്കണമേ. വചനം വായിക്കൂ, തിരുവെഴുത്തുകളെ ശോധന ചെയ്യുവിൻ, അവയിൽ നിത്യജീവനുണ്ടെന്ന് നമ്മൾ നിരൂപിക്കുന്നുവല്ലോ. അവയാണ് സത്യത്തിന് സാക്ഷ്യം പറയുന്നത്. നോക്കൂ, ദൈവം ഓരോ കാലത്തിനു വേണ്ടിയും തന്റെ വചനങ്ങളെ നിശ്ചയിച്ചിരിക്കുന്നു. ഈ കാലമല്ല ഇപ്പോഴും. യേശു വന്നപ്പോൾ അവൻ പറഞ്ഞതെന്തായിരുന്നു? അവൻ ആ ജനങ്ങളോട് പറഞ്ഞു, കപട വിശ്വാസികൾ, നിങ്ങൾ ചുമരിന് വെള്ളപൂശി പ്രവാചകന്മാരുടെ കല്ലറകളെ പണിയുന്നു. നിങ്ങളുടെ പിതാക്കന്മാരാണ് അവരെ അവിടെ ആക്കിയത്. നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാരുടെ മക്കളാകുന്നു. അവർ ചെയ്ത പ്രവൃത്തികൾ തന്നെ നിങ്ങളും ചെയ്യുന്നു. എന്റെ സഹോദരന്മാരെ, അതെപ്പോഴും മാറ്റമില്ലാതിരിക്കുന്നു. ലൂഥറിലൂടെയും മറ്റെല്ലാ കാലത്തിലൂടെയും കടന്ന് പെന്തക്കോസ്തിലെത്തി അവിടെ നിന്നും ഒരു ദിവസം വരാനിരിക്കുന്ന ആടുകളുടെ മഹാനടയനായ യേശു അത് പ്രകാശവാഹകന്മാരിലൂടെ കടന്നു വന്ന പ്രകാശം സ്വീകരിച്ചിട്ട്, സ്വീകരിച്ചത് വാഹകന്മാരെ അല്ല, നോക്കൂ, പുറപ്പെട്ടു വന്ന പ്രകാശത്തെയായിരുന്നു. അവൻ വീണ്ടെടുക്കാനായി വരുന്നു. അവൻ വരുന്നു എന്നറിയുന്നതിനാൽ ഞാൻ വളരെ സന്തോഷവാനാകുന്നു. ഓ, നിങ്ങളും അവന്റെ കൂട്ടരോടൊപ്പം എണ്ണപ്പെടുന്നോ? നിങ്ങളും എണ്ണപ്പെടുന്നുണ്ടോ? അത് ചെയ്യുന്നതിന് ഒരേ ഒരു വഴിയേയുള്ളൂ, ഒരു സഭയിൽ ചേരുന്നതിലൂടെ അല്ല, എന്നാൽ അവനിലേക്ക് വീണ്ടും ജനിക്കുന്നതിലൂടെയാകുന്നു. പിതാവ് എനിക്ക് തന്നൊക്കെയും എന്റെ അടുക്കൽ വരും. എന്റെ പിതാവ് അവനെ വിളിക്കാതെ അവൻ എന്റെ അടുക്കൽ വരാൻ കഴിയില്ല. നോക്കൂ, അവിടെയാകുന്നതിന് അത് മാത്രമേയുള്ളൂ. അതിനെ സ്വീകരിക്കുക. അവൻ എനിക്കറിയാവുന്ന ഒരേ ഒരു ക്രിസ്മസ് സമ്മാനം അതേയുള്ളൂ. ദൈവം ലോകത്തിന് നൽകിയ അവന്റെ സമ്മാനം അവന്റെ ഏകജാതനായ പുത്രൻ. മാത്രമല്ല, അവൻ വചനമായി ഇന്നലെയും ഇന്നും എന്നേക്കും അനന്നാകുന്നു. കാണുന്നോ, ബൈബിളിന്റെ പൂർണ്ണതയിൽ ഈ ദിവസം അവനെ വിശ്വസിക്കുക. ആ 7 മർമ്മങ്ങളും പിന്നിലെ ആ 7 സഭാകാലങ്ങളിലൂടെയും അവിടെ മറയ്ക്കപ്പെട്ടിരുന്ന 7 മർമ്മങ്ങളുണ്ടായിരുന്നു. ഞാൻ അതിനെപ്പറ്റി ഒരു പുസ്തകം എഴുതുകയാണ്. ഒരു മഹാനായ മതതത്വ വേദശാസ്ത്രി വളരെ മുമ്പല്ലാതെ എന്നോട് പറഞ്ഞു, ബ്രദർബർഹാം, സാത്താൻ താങ്കളെ വഴിയിൽ നിന്നും എങ്ങനെ ഉന്തിമാറ്റാൻ ശ്രമിക്കുന്നു കാണുന്നു. അദ്ദേഹം പറഞ്ഞു, ബ്രദർബർഹാം, എന്താണ് താങ്കൾക്കറിയാമോ? നാം ഇനി എന്തു ചെയ്യണമെന്ന് കർത്താവ് താങ്കൾക്ക് വെളിപ്പെടുത്തും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന് അത് ഈ 7 മുദ്രകൾക്കടിയിലുള്ള ഏതെങ്കിലും മഹത്തായ രഹസ്യങ്ങളിൽ എന്തെങ്കിലും ആയിരിക്കും. ഞാൻ പറഞ്ഞു, അല്ല, അതല്ല സഹോദര. അദ്ദേഹം പറഞ്ഞു, അത് വചനത്തിൽ പോലും എഴുതിയിട്ടില്ലാത്ത എന്തെങ്കിലും ആയിരിക്കും. ഞാൻ പറഞ്ഞു, അല്ല അല്ല, താങ്കൾ മറന്നുപോയി. ആരെങ്കിലും ഒരു വാക്ക് കൂട്ടിച്ചേർത്താലോ ഒന്നെടുത്തു കളഞ്ഞാലോ? നോക്കൂ, അതാദ്യമേ അവിടെയുണ്ട്. എന്നാൽ മതപരിഷ്കർത്താക്കന്മാർ അത് കാണുന്നതിൽ പരാജയപ്പെട്ടുപോയി. അത് കാണുന്നതിനായി അവർ അത്രയേറെ കാലം ജീവിച്ചിരുന്നില്ല. മാത്രമല്ല, കാലങ്ങൾ ഇപ്പോൾ കഴിഞ്ഞുപോയിരിക്കുകയും നാം ഇപ്പോൾ നേരെ ലവോദിക്കയിലെത്തിയിരിക്കുകയും ചെയ്തിരിക്കുന്നു. ഓർക്കൂ, ലവോദിക്കാ കാലത്തിൽ അവൻ സഭയുടെ പുറത്തായിട്ട് തിരികെ കടക്കാനായി വാതിൽക്കൽ മുട്ടിക്കൊണ്ടിരിക്കുന്നു, ഹവ്വ അവളുടെ ആദാമിനെ പുറത്താക്കിയതുപോലെ. ദൈവമേ, ഞങ്ങളെ സഹായിക്കണമേ. അവനെ കണ്ടെത്താനായി ഞങ്ങൾ പാളയത്തിന് പുറത്തു പോകാനിടയാകട്ടെ. അവനോടൊപ്പം ഞങ്ങൾ പാളയത്തിന് പുറത്തു വെച്ച് കഷ്ടമനുഭവിക്കട്ടെ. അവന്റെ മരണത്തിനും അവന്റെ ശവയടക്കത്തിലും അവന്റെ പുനരുത്ഥാനത്തിലും നമുക്ക് അവന്റെ അടുക്കിലേക്ക് പോകാം. എന്തുകൊണ്ടെന്നാൽ അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു. നാം പോകുന്നതിനു മുമ്പായി നമുക്ക് ഒരു സ്തുതിഗീതം പാടാം. നിങ്ങൾ പാടുമോ? ഞാൻ അവനെ സ്നേഹിക്കുന്നു. നിങ്ങൾ ഞങ്ങൾക്കായി രാഗമുള്ള സഹോദരി. ആ പഴയ സ്തുതിഗീതം എത്രവർക്കറിയാം? ഞാൻ നിങ്ങൾ യോഗങ്ങളിലായിരുന്നിട്ടുണ്ടെങ്കിൽ ഞാനത് ഇഷ്ടപ്പെടുന്നു. യഹോവയെ ചിന്തിച്ചുകൊണ്ട് നമുക്കിപ്പോൾ നമ്മുടെ കണ്ണുകളടയ്ക്കാം. യോഗ്യരായിട്ട് ആരുമുണ്ടായിരുന്നില്ല. അവനല്ലാതെ മറ്റാർക്കും അത് ചെയ്യാനാവില്ലായിരുന്നു. പിന്നെ അവൻ താഴേക്ക് വരികയും ഒരു ചെറിയ പൈതലായി തീരുകയും ചെയ്തു. അവനൊരു 13-നും 18-നും വയസ്സിന് മധ്യയുള്ളവനായി തീർന്നു. അവനൊരു മരയാശാരിയായി ജോലി ചെയ്യുന്ന ഒരു മനുഷ്യനായി തീർന്നു. അവനൊരാടായി തീർന്നു. അവനൊരു ബലിയായി തീർന്നു. യഹോവ അവൻ ജയശാലിയായി ഉയർത്തെഴുന്നേറ്റു. മോശ തന്റെ കൈ അവന്റെ ഹൃദയത്തിന്മേലുള്ള മാറിൽ നിന്ന് വലിച്ചു മാറ്റിയതുപോലെ ദൈവം അവന്റെ മാറിൽ അവന്റെ രഹസ്യത്തിൽ നിന്നും അവന്റെ കൈ ചികിത്സിക്കപ്പെടാനാകാത്ത പാപരോഗവുമായി അവന്റെ പുത്രൻ അടിക്കപ്പെടേണ്ടതിനും വലിച്ചു മാറ്റി. പിന്നെ തിരികെ അതിനെ മാറിലേക്ക് ഇട്ടിട്ട് നേരെ വലിച്ചെടുത്ത് നിങ്ങളിലേക്കും എന്നിലേക്കും വലിച്ചു നീട്ടി. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്നാകുന്നു. ഇപ്പോൾ അവനിലേക്ക് നോക്കുക. ഞാനവനെ സ്നേഹിക്കുന്നു. ഞാനവനെ സ്നേഹിക്കുന്നു. കാരണം അവനെന്നെ മുൻ സ്നേഹിച്ചു. വിലയ്ക്കു വാങ്ങി എൻ രക്ഷയെ. കാൽവരി മരത്തിന്മേൽ. അതൊരിടയനായിരിക്കണം എന്ന് എത്രപേർക്കറിയാം? ആമൻ പറയൂ. തികച്ചും ഒരിടയൻ. എന്തുകൊണ്ട്? അതങ്ങനെ ആയിരിക്കണം. ഇപ്പോൾ നാം ഇതേ വരികൾ തന്നെ വീണ്ടും പാടുമ്പോൾ മേശയുടെ അപ്പുറത്തേ കടന്നു ചെല്ലുക. അവിടെ മെത്തഡിസ്റ്റും ബാപ്റ്റിസ്റ്റും ലൂതറിനും പ്രിസ്ബിറ്റേറിയനും കത്തോലിക്കനും എല്ലാവരും ഇന്ന് രാത്രി ഇരിപ്പുണ്ട്. കൈപിടിച്ച് കുലുക്കിക്കൊണ്ട് പറയൂ, സഹയാത്രിക, ഇന്ന് രാത്രിയിൽ ഞാൻ താങ്കളോടൊപ്പം ഇവിടെ ആയിരുന്നതിൽ വളരെ ആനന്ദിക്കുന്നു. അത് തന്നെ അവരോടും പറയൂ. നാം ഒരാൾ മറ്റയാളുടെ കൈപിടിച്ച് കുലുക്കിക്കൊണ്ട് പറയൂ, ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. നാം ഇപ്പോൾ അത് വീണ്ടും പാടാൻ പോകുന്നു. ഞാൻ രക്ഷയെ. കാൽവരി മരത്തിന്മേൽ. ഇപ്പോൾ നമുക്ക് നമ്മുടെ കണ്ണുകൾ അടച്ചുകൊണ്ട് നമ്മുടെ കൈകളെ ഉയർത്തി അവനായി പാടാം. ഞാൻ അവനെ സ്നേഹിക്കുന്നു. ഞാൻ അവനെ സ്നേഹിക്കുന്നു. കാരണം അവൻ എന്നെ മുൻ സ്നേഹിച്ചു. വിലയ്ക്കു വാങ്ങി എൻ രക്ഷയെ. കാൽവരി മരത്തിന്മേൽ. ഇപ്പോൾ ദൈവത്തിനില്ലാത്തത് രൂപമാണ്. ആകയാൽ നമുക്ക് നമ്മുടെ തലകളെ കുമ്പിട്ടുകൊണ്ട് ചെറിയ കുഞ്ഞുങ്ങളെപ്പോലെ നമുക്കത് മൂളിപ്പാടാം. നിങ്ങൾ ദൈവത്തിന്റെ മക്കളാകുന്നു. ലോകം എങ്ങനെ ചിന്തിച്ചേക്കാം എന്ന് നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങളിപ്പോൾ ആരാധിക്കുകയാണ്, ക്രിസ്തുവിനെ ആരാധിക്കുന്നു. നിങ്ങളുടെ തലകളെ കുമ്പിട്ടുകൊണ്ട് അവനായി മൂളിപ്പാടുക. നിങ്ങളെല്ലാവരും തേച്ച് കഴുകപ്പെട്ടതുപോലെ തോന്നില്ലേ? ഇങ്ങനെ നിങ്ങളിൽ നിന്നും സകല സംശയവും മുഴുവൻ ലോകവും തേച്ച് മാറ്റപ്പെട്ടതുപോലെയല്ലേ? അങ്ങനെ തോന്നില്ലേ? നിങ്ങളുടെ കൈകളെ ഉയർത്തിയാലും ഞാൻ തേച്ച് കഴുകപ്പെട്ടതുപോലെ തോന്നുന്നു. എനിക്ക് വ്യത്യസ്തമായി അനുഭവപ്പെടുന്നു. ഞാൻ അവന്റെ കൈകളിൽ നിന്നും ഭക്ഷിക്കുന്നത് പോലെ അനുഭവപ്പെടുന്നു. എനിക്കുണ്ടായിട്ട് സഹോദരൻ ഇവിടെ സാക്ഷീകരിച്ചതുപോലെ ആഹാരം, ഇടയന്മാരുടെ ആഹാരം, ആടിന്റെ ഭക്ഷണം അത് വചനമാകുന്നു. ദൈവത്തിന്റെ ആടുകളെ അവന്റെ ആഹാരത്താൽ പോഷിപ്പിക്കുന്നു. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന ഓരോ വചനം കൊണ്ടും ജീവിക്കുന്നു. അതാണിത് ഈ ബൈബിൾ. നമ്മെ ഓരോ വചനത്താലും പോഷിപ്പിക്കുന്നു. ചില വചനങ്ങൾ കൊണ്ട് മാത്രമല്ല, എന്നാൽ പുറപ്പെട്ടു വരുന്ന ഓരോ വചനത്താലും ആകുന്നു. ഓ, നിങ്ങളെ അത് അവനെ സ്നേഹിക്കാനായി തോന്നിക്കുന്നില്ലേ? നമുക്കിപ്പോൾ നിത്യജീവനുണ്ടെന്ന് ചിന്തിക്കുമ്പോൾ നമുക്കുണ്ടാകുമെന്നല്ല, ഇപ്പോൾ നാം ദൈവത്തിന്റെ പുത്രന്മാരാകുന്നു. നാം ആയിത്തീരുമെന്നല്ല, ഇപ്പോഴാകുന്നു. അത് സ്വർഗീയ സ്ഥാനങ്ങളിൽ ക്രിസ്തുയേശുവിന് ഉള്ളിൽ ഒരുമിച്ചിരിക്കുന്നതാണ്. വലിയ ടെലിവിഷൻ ഭൂമിക്ക് ചുറ്റും യാത്ര ചെയ്യുന്ന വ്യക്തിയെ ഒരു ശൂന്യതയിലൂടെയുള്ള തരംഗത്താൽ ടെലിവിഷന്റെ സ്ക്രീനിലൂടെ കാണിക്കാനാകുന്നു എന്ന് തെളിയിക്കുന്നു. ദൈവത്തിന്റെ മഹത്തായ വചനവും ദൈവത്തിന്റെ ആത്മാവ് ദൈവത്തിന്റെ വചനമെടുത്തിട്ട് അവന്റെ ആടുകൾക്ക് യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണെന്നും അവൻ സ്വർഗീയ സ്ഥാനങ്ങളിൽ ആണെന്നും പ്രതിബിംബിച്ചു കാണിക്കുന്നു. അവൻ അത്ഭുത ആശ്ചര്യവനല്ലേ? ആശ്ചര്യം ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ നമുക്ക് ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. ആശീർവദിക്കാനായി ആരെങ്കിലും ഉണ്ടോ? ഇപ്പോൾ ഓർക്കൂ, ക്രിസ്മസ് സമയത്ത് കർത്താവായ യേശുവിനെ ആരാധിക്കുക, അവന്റെ പുനരുദ്ധാരത്തിന് ശക്തിയാൽ അവനെ ആരാധിക്കുക. എന്നെ കൊണ്ട് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു ഉപകാരമുണ്ടാകുമെന്ന് തോന്നിയാൽ, നിങ്ങൾക്കോ നിങ്ങളുടെ പാസ്റ്ററിനോ നിങ്ങളുടെ സഭയ്ക്കോ അതല്ല ആർക്കും, രാത്രി അത്രയേറെ ഇരുട്ടിയിട്ടില്ല, മഴ അത്ര കഠിനമായി പെയ്യുന്നുമില്ല. കഴിഞ്ഞ രാത്രിയിൽ ഇവിടെ ഒരു മഹിള ഇരിക്കുകയായിരുന്നു. രോഗികളെയും മറ്റും പരിഗണിക്കുന്നതിനാൽ ഞാൻ വളരെ ധൃതിയിലായിരുന്നു. ഏകദേശം 80 അതിനടുപ്പിച്ചോ വയസ്സുണ്ടായിട്ട് തന്റെ മനോനില നഷ്ടപ്പെട്ട ഒരു മഹിളയായിരുന്നു അവൾ. അവളൊരു ചെറിയ കുഞ്ഞിനെയോ മറ്റോ ചിന്തിച്ചിട്ട് അവൾക്ക് അവളുടെ മനോനില നഷ്ടപ്പെട്ടിരുന്നു. ബില്ലി കാര്യാലയത്തിൽ തന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ഡാഡ് താങ്കൾ കഴിയുമോ? ഞാൻ പറഞ്ഞു, എനിക്കിപ്പോൾ തന്നെ കഴിയും. അവിടെ ജനങ്ങൾ എനിക്കതിന് കഴിയാത്തതുപോലെ ആയിരുന്നു. അവൻ ചോദിച്ചു, ഡാഡ് താങ്കൾ പ്രാർത്ഥിക്കാൻ പോകാനാകുമോ? താങ്കൾ പ്രാർത്ഥിക്കുന്നു എന്ന് ഞാൻ അവരോട് പറയാം. ഞാൻ പറഞ്ഞു, പറഞ്ഞേക്ക്. ആ നിമിഷം തന്നെ അവൾക്ക് സ്വയബോധം വന്നു. അവൾ ഉറങ്ങി. ഉണർന്നെഴുന്നേറ്റപ്പോൾ അവളുടെ സാധാരണ അവസ്ഥയിലായിരുന്നു. സാധാരണ നിലയിലായിട്ട് വയറു നിറയെ കോഴിയിറച്ചിയുടെ രാത്രി ഭോജനം കഴിച്ചു. ഒരു ചില നിമിഷങ്ങൾക്ക് മുമ്പ് ഇവിടെ നിന്നും ആ വ്യക്തി സാക്ഷീകരിച്ചിരുന്നു. സഹോദരൻ മാർക്ക്, അല്പം മുമ്പ് ഞാൻ അദ്ദേഹത്തെ ഇവിടെ പള്ളിയിൽ എവിടെ വെച്ച് കണ്ടിരുന്നു. അദ്ദേഹം ഇവിടെയുള്ള പാസ്റ്റർമാരിൽ ഒരാളാണ്. ഈ ദേശവാസിയായ പാസ്റ്ററാണ്. ഒരു നല്ല പ്രിയ സഹോദരൻ. ഞാൻ ആദ്യം ഈ മിനിസ്റ്റർ തുടങ്ങിയത് മുതൽ സഹോദരൻ മാക്കിന് ഇഷ്ടപ്പെട്ടിരുന്നു. പിന്നെ ഞാൻ അദ്ദേഹത്തെ കണ്ടപ്പോൾ, ഞാൻ ബ്രിട്ടീഷ് കൊളംബിയയിൽ വളരെ ഉയരമുള്ള ഒരു സ്ഥാനത്തായിരുന്നു. ദൈവം സകലതും എങ്ങനെയാണ് ശരിയായി പ്രവർത്തിക്കുന്നതെന്ന് കാണിക്കാൻ ശ്രമിക്കുകയാണ്. ഒരു വലിയ കൂട്ടം ഇന്ത്യക്കാരെ ദൈവത്തിലേക്ക് നയിക്കാനായി എനിക്ക് വനാന്തരത്തിലേക്ക് തിരികെ പോകാൻ പ്രേരണയുണ്ടായിരുന്നതിനാൽ ഞാൻ കുതിരപ്പുറത്ത് കയറിയിരിക്കുകയായിരുന്നു. അവരെല്ലാം മാനസാന്തരപ്പെടുകയും കർത്താവായ യേശുവിനെ സ്വീകരിച്ചിരിക്കുകയും ചെയ്തിരുന്നു. തന്റെ ചെറുകുതിര നഷ്ടപ്പെട്ട ഇന്ത്യൻ ബാലനോട് 2 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരുന്ന പ്രവചനത്തിൽ അവനത് എവിടെ കണ്ടെത്താനാകുമെന്ന് പറഞ്ഞിരുന്നു. അതെത്ര ദൂരത്തായിരിക്കുമെന്നും എവിടെ ആ ചെറുകുതിര നിൽക്കുമെന്നും പറഞ്ഞു. അവന്റെ അമ്മ ഒരു ഹൃദയസ്തംഭനത്താൽ മരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവൾ സുഖം പ്രാപിക്കുകയും രക്ഷിക്കപ്പെടുകയും ചെയ്തു. മാത്രമല്ല, ഈ ബാലൻ ഇപ്പോൾ കുറച്ചു മുമ്പ് വന്ന് അത് കണ്ടിരുന്നു. അതറിഞ്ഞിട്ടവൻ അവന്റെ കുതിരയെ അവൻ പറഞ്ഞിരുന്നതുപോലെ കാണുകയും മറ്റും ചെയ്തിരുന്നു. എപ്പോഴെങ്കിലും സംസാരിച്ചിട്ടുള്ള ഒരു വാക്ക് പോലും ഞാൻ നിങ്ങളോട് ആരോടും ചോദിക്കുകയാണ്. അവൻ എന്നോട് ഏതൊരു സമയത്തും നിങ്ങളോട് പറയാനായി പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായും അപ്രകാരമല്ലാതെ സംഭവിച്ചതായി അവൻ പറയുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? അത് ശരിയാണെങ്കിൽ ആമേൻ പറയൂ. കാണുന്നോ? കാണുന്നോ? കൃത്യമായും അത് ഒരു പ്രാവശ്യം പോലും ഒരിക്കലും തോൽവി അടഞ്ഞിട്ടില്ല. സഹോദരൻ മാക് അങ്ങനെ ഒരവസ്ഥയിലായി മരണത്തിന്റെ വക്കോളമെത്തി. അദ്ദേഹത്തിന്റെ ഭാര്യ ബില്ലിയെ വിളിക്കാനിടയായതോ അതോ എന്റെ മകന്റെ ഭാര്യയോട് പറഞ്ഞതോ? ഞാൻ എവിടെയാണെന്ന് ചോദിച്ചു. സ്നേഹവതിയായ മകള, അദ്ദേഹത്തിന്റെ ഭാര്യ. പിന്നെ അവൾ എന്റെ മരുമകൾ പറഞ്ഞു, അദ്ദേഹം ബ്രിട്ടീഷ് കൊളംബിയയുടെ വടക്ക് വശത്ത് ഒരു വേട്ടയ്ക്കുള്ള യാത്രയിലാകുന്നു. അന്ന് രാവിലെ നേരം എങ്ങനെയോ ഞാൻ എനിക്ക് ആ കുതിരയെ പുറമെ ഓടിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ബില്ലി പറഞ്ഞു, ഞാൻ ഒരിക്കൽ കൂടെ വീട്ടിൽ വിളിക്കുന്ന ഒന്നായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ അവൻ വിളിക്കാനായി ഒരിടത്തേക്ക് പോയി. അവിടെ ആ ചെറിയ ഇന്ത്യക്കാരൻ നിൽക്കുമ്പോൾ അവനാണ് ആ ചെറിയ കുതിര ഉണ്ടായിരുന്നത്. ഇതാ ഇവിടെ തിരികെ അവൻ ഓടി വരുന്നു, പറയുന്നു, സോറൻ മാക് മരിക്കാറായി കിടക്കുന്നു, താങ്കളെ വിളിക്കുകയാണ്. ഞാൻ താഴെ ഇറങ്ങി നേരെ മരങ്ങൾക്കിടയിലേക്ക് പോയി മുട്ടുമടക്കി. ഞാൻ പറഞ്ഞു, പ്രിയ ദൈവമേ, വളരെ താഴെ ദേശത്തിന്റെ മറ്റേ അറ്റത്ത് 3000 മൈലുകൾക്കപ്പുറത്ത് സൂര്യപ്രകാശമുള്ള നാടായ അരിസോണയിലെ ട്യൂസണിലാണ് എന്റെ സഹോദരൻ. അവൻ മരിക്കാറായിരിക്കുന്നു. നീ അവനെ സഹായിക്കുമോ? അപ്പോൾ എന്നോട് എന്തോ പറഞ്ഞു, എല്ലാം ശരിയാകും. കഴിഞ്ഞ ദിവസം ഞാൻ മാക്കിന്റെ അടുക്കലേക്ക് അദ്ദേഹത്തോട് സംസാരിക്കാനായി വന്നു. അദ്ദേഹത്തോട് ചോദിച്ചു, എത്ര മണിക്കാണ് സംഭവിച്ചത്? അത് കൃത്യമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ പോയ അതേ മണിക്കൂർ തന്നെയായിരുന്നു. ഓ, അവൻ ആശ്ചര്യവാനാകുന്നു. അവൻ ഇന്നലെയും ഇന്നും എന്നേക്ക് മനനാകുന്നു. ഞാൻ രാജാവിന്റെ സന്നിധിയിൽ ജീവിക്കുന്നു എന്ന് എനിക്കറിയാനായതിൽ വളരെ സന്തോഷവാനാകുന്നു. ഇപ്പോൾ നമുക്ക് നമ്മുടെ തലകളെ വണക്കാം. മാത്രമല്ല, ഇവിടെ ഒരു വിലയേറിയ സഹോദരനുണ്ട്, ഒരു മിഷണറി സഹോദരൻ, എന്റെ സുഹൃത്തും അസംബ്ലീസ് ഓഫ് ഗോഡിലെ ഒരു അംഗവുമാണ്. ഒരു വിലയേറിയ സഹോദരൻ ഇവിടെയുണ്ട്. ഞാൻ അദ്ദേഹത്തെ ക്രീച്ച് എന്ന് വിളിക്കുന്നു. അദ്ദേഹം അത്രയേറെ നല്ല കാര്യങ്ങളെ പറയുന്നു. സഹോദരൻ ക്രീച്ച്, ഞാൻ താങ്കളെ അത് വിളിക്കുന്നു. എനിക്കെന്ത് പറയണമെന്നറിയില്ല. താങ്കളെന്റെ സഹോദരനും ഈ അവസാന ദിവസങ്ങളിൽ യേശു ക്രിസ്തുവിന്റെ കഷ്ടതകളിൽ കൂട്ടുദാസനമാകുന്നു. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കാനിടവരട്ടെ. ഞങ്ങൾ ഞങ്ങളുടെ തലകളെ കുമ്പിട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ സമയത്ത് താങ്കളാണ് കൂട്ടായ്മ പിരിച്ചുവിടാൻ പോകുന്നതെന്ന് സഹോദരൻ ടോണിയോട് പറഞ്ഞിരുന്നു. ശരി, കടന്നുവരൂ.